നിങ്ങൾക്ക് ഇരിക്കാം. ഇന്ന് രാത്രിയിൽ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത് നന്നായിരിക്കുന്നു. കർത്താവിന്റെ സേവയിൽ വീണ്ടും ഒരവസരത്തിനായി നാം നന്ദിയുള്ളവരാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദീർഘനേരം നിങ്ങളെ ഇരുത്തിയ ശേഷം ഇന്ന് രാത്രിയിൽ അധിക നേരം വീണ്ടും നിങ്ങളെ ഇരുത്തുന്നത് ഒരു ശരിയായ കാര്യമായി എനിക്ക് തോന്നുന്നില്ല. പിന്നിലിരുന്നുകൊണ്ട് കർത്താവിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകനായ സഹോദരന്റെ സ്വപ്നത്തെ കേൾക്കുകയായിരുന്നു. അദ്ദേഹം ഇന്ത്യാനയിൽ നിന്നെത്തുകയും ഒരു വിചിത്രമായ സ്വപ്നത്താൽ ഉത്തേജിക്കപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഷിറോപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ രാത്രിയിൽ തന്റെ വാഹനമില്ലാതെ ഷിറോപോർട്ടിലെത്തിയതായി സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം ആരോടൊപ്പം അല്ലെങ്കിൽ എവിടെയോ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു സഭയിലെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അടുത്ത ദിവസവും അദ്ദേഹം തിരികെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ കെട്ടിടം കാഴ്ചയ്ക്ക് എങ്ങനെ കാണപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവിടെയുള്ള തെരുവിനപ്പുറയായി ഒരു നഗരാധികാരത്തിൽപ്പെട്ട ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. എന്നാൽ അവർ ആ ഓഡിറ്റോറിയത്തിലേക്ക് പോയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അതീവശത്തായിട്ട് അത് കല്ലുകൊണ്ടുള്ള ഒരു കെട്ടിടത്തിന്റെ വികസിപ്പിച്ചെടുത്ത ഒരു ഭാഗം അതിനുണ്ടായിട്ട് കെട്ടിടം ഈ കെട്ടിടം പോലെ തന്നെ നിന്നിരുന്നു. കൂടാതെ ഈ കുട്ടി ഒരു സ്വപ്നക്കാരനും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരിക്കുകയും അവയെല്ലാം സത്യമാണെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടിമുഴക്കം പോലെ അത് കേൾക്കുകയുണ്ടായി. ജനങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ആ ഇടിമുഴക്കം മാറാൻ തുടങ്ങിയപ്പോൾ അതൊരു ശബ്ദമായി മാറിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മേലെയുള്ള ജാലകത്തട്ടിൽ കൂടി അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ മഹത്വം കടന്നുവന്ന് നീങ്ങുവാൻ തുടങ്ങി. അദ്ദേഹം ഒരിക്കലും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് നാം സംസാരിച്ച് അദ്ദേഹം കേട്ടിരുന്നു. എന്നാൽ സ്വയമായി ഒരിക്കലും അത് കണ്ടിരുന്നില്ല. അങ്ങനെ അത് ആ ജാലകത്തിൽ കൂടി കടന്നുവന്ന് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെയുള്ള രൂപത്തിൽ ആ വെളിച്ചം ഇവിടെയുള്ള ശ്രോതാക്കളുടെ തൊട്ടുമേലെയായി വന്ന് നിന്നു. അതെന്തോ ഗർജിച്ചുകൊണ്ടിരിക്കുകയും അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് അത് യഹോവയായ ദൈവമാകുന്നു എന്ന് പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മോശ ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു പുറത്താക്കിയതിനെക്കുറിച്ച് അതിനെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും തറയിൽ കിടന്നുകൊണ്ട് അവരുടെ കൈകൾ ഉയർത്തി നിലവിളിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, താനും ദൈവമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുലുക്കെഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം ഇടനാഴിയിൽ കൂടി പോകുന്നത് നോക്കുക. അദ്ദേഹം സഹോദരൻ ജാക്സൺ. അദ്ദേഹം നേരത്തെ മെത്തഡിസ്റ്റ് പ്രാസംഗികനായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തുന്നത് വരെ വളരെ അസ്വസ്ഥനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം അകത്തേക്ക് കടന്നു വന്നപ്പോൾ അത്രമാത്രം വിസ്മയപ്പെടുകയുണ്ടായി. കാരണം അദ്ദേഹം ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു ഈ സ്ഥലം. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. കർത്താവ് അതിനിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം സഹോദരൻ ജാക്സൺ അത് കണ്ടിരിക്കെ, കൂടാതെ അദ്ദേഹം ഒരു സത്യസന്ധനായ യഥാർത്ഥ ദൈവദാസനാകുന്നു. അദ്ദേഹം സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്റെ അടുക്കൽ വെതുമായി വരികയും കർത്താവ് അതിന്റെ വ്യാഖ്യാനം എനിക്ക് നൽകുകയും അത് പൂർണ്ണമായും അതേപോലെ തന്നെയായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഒരുവട്ടം ഞാൻ അരിസോണയിലേക്ക് പോകുന്നത് തന്നെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു സ്വപ്നമുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം ഭാര്യയോടൊപ്പമാകുന്നു. അവരെയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ഒരമ്മയാകാൻ പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് പോകുന്നതിനുള്ള ഏക വഴി വിമാനം മാത്രമാകുന്നു. അദ്ദേഹത്തിന് ഇവിടേക്ക് വരുന്നതിന് വേണ്ടി ഒരു നയാകാശ് പോലുമില്ലായിരുന്നു. ആരോ അദ്ദേഹത്തിന് കാശ് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഇത് ഒരു രീതിയിൽ വളരെ അത്ഭുതകരമായി സംഭവിച്ചിരിക്കെ എന്തെങ്കിലും സംഭവിക്കാനിടയുണ്ട്. അങ്ങനെ നാം ആശിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് കരുതിയിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നാം ജീവിക്കുന്നതായി ഈ നാളുകൾക്ക് വേണ്ടി യേശുവിന്റെ വരവിന് തൊട്ടു മുമ്പുള്ള ഈ നാളുകൾക്കായി നാം കർത്താവിനോട് നന്ദിയുള്ളവരാകുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സമയമാകുന്നു. മറ്റേതെങ്കിലും സമയത്തേക്കാൾ ഈ സമയത്ത് ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ മുമ്പിലായി ഇന്ന് രാത്രിയിൽ വീണ്ടും ഞാൻ എന്റെ നല്ല സുഹൃത്തായ സഹോദരൻ ഡാവിനെ കാണുന്നു. ഇന്ന് രാവിലെ സമയം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പറഞ്ഞിരുന്നു. സഹോദരൻ ഡാവിന് ഇന്ന് 93 വർഷം പ്രായമായിരിക്കുന്നു. അത് എത്ര വാഴ്ത്തപ്പെട്ട കാര്യമാകുന്നു. അദ്ദേഹം തന്റെ നീണ്ട ജീവിതം ദൈവത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ഇന്ന് 93 വർഷമായി സംഭാവന ചെയ്യുന്നു. എന്റെ സഹോദര, നിങ്ങൾക്ക് ജന്മദിനാശംസകൾ. ഇന്ന് രാത്രിയിൽ ദേശമൊട്ടുക്കായി അവരിത് കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവരും സഹോദരൻ ബിൽ ഡോഷിന് ജന്മദിനാശംസകൾ നേരുന്നു. അദ്ദേഹം ഓറൽ റോബർട്സിന്റെയും മറ്റു പലരുടെയും ഒരു വ്യക്തിപരമായ സുഹൃത്തായിരിക്കുകയും സുവിശേഷ മാർഗത്തിലും മറ്റുമായി വളരെയധികം പേരെ അദ്ദേഹം സഹായിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഒരു മഹത്തായ സുഹൃത്താകുന്നു. സഹോദരൻ മാനിനെ ഇവിടെ കാണുന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം മറ്റൊരു മെത്തഡിസ്റ്റുകാരനായ പ്രാസംഗികൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകത്തോടെ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അദ്ദേഹവും ഇന്ത്യാനയിൽ നിന്നുള്ള സഹപ്രവർത്തകരിൽ ഒരാളാകുന്നു. അദ്ദേഹത്തോടൊപ്പം ജെഫേഴ്സൺ വില ഇന്ത്യാനയിൽ നിന്നും നമ്മുടെ ഡീക്കന്മാരിൽ ഒരാളായ സഹോദരൻ ഇക്കേഴ്സണും ഇരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രിയിൽ അവർ അവിടെ ഇത് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഡീക്കന്മാരിൽ മറ്റൊരാളായ സഹോദരൻ വീലർ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇരിക്കുന്നിടം ഇതുവരെ ഞാൻ കണ്ടിരുന്നില്ല. ആരോ അവിടെയായത് ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്വല്പനേരത്തിനുള്ളിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങ് ദൂരെ അവിടെ വലത്തു ഭാഗത്തായിരിക്കുന്നു. അതെ സഹോദരൻ ബാങ്ക്സ് വുഡ്സ്, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സഹോദരൻ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ സന്നിഹിതനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ടിരുന്നു. സഹോദരൻ ലായൽ യഹോവ സാക്ഷികളായിരുന്നു. ആ മൊത്തം കൂട്ടരും മാറ്റപ്പെടുകയുണ്ടായി. ലായൽ കർത്താവിൽ നിന്നുള്ള ഒരു ദർശനത്താൽ കടന്നു വരുന്നു. ലായൽ ഒരു ദിവസം വള്ളത്തിലിരിക്കുമ്പോൾ അതൊരു ജീവന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് അതിനു മുമ്പായി ഒരു ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹവും ഒരു യഥാർത്ഥ യഹോവ സാക്ഷിക്കാരനായിരുന്നു. എന്നാൽ അന്ന് രാവിലെ സമയം അവിടെ ഇരുന്നു കൊണ്ട് മീൻ പിടിക്കുമ്പോൾ അദ്ദേഹം ഇത് പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു വലിയ ഓൾ, അത് കെന്റുക്കിയിലെ ഭാഷയാകുന്നു, ഒരു വലിയ കൊളുത്തുണ്ടായിട്ട് ഒരു ചെറിയ മീൻ വന്നത് വിഴുങ്ങിക്കളഞ്ഞു. അദ്ദേഹം അതിന്റെ ചെകിളയും കുടൽമാലയും എല്ലാം വലിച്ചെടുത്തിട്ട് അതിനെ ആ ചെറിയ കുഞ്ഞു മത്സ്യത്തെ തിരികെ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, ശരി കുഞ്ഞുമീനെ, നിന്റെ അവസാനത്തെ പന്ത് നീ വെടിവെച്ചിരിക്കുന്നു. ആ കുഞ്ഞുമീൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിന് മേലെയായി ചത്ത് കാട്ടടിച്ച് അതിനെ ഏതോ ഒരു താമരപ്പൂവിന്റെ ഇടയിലേക്ക് എടുത്തുകൊണ്ടുപോയി. അതിനൊരു ദിവസം മുമ്പ് അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു, ഏതോ ഒരു ചെറിയ ജീവിയുടെ പുനരുദ്ധാനമുണ്ടാകും എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഒരുപക്ഷെ ഞാൻ തിരികെ എത്തുമ്പോൾ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നത് കാരണമാകാം. ഞങ്ങൾ മീൻ പിടിക്കുന്നതിനു വേണ്ടി ഇരക്കായി കുഴിക്കുമ്പോൾ, സഹോദരൻ വുഡ്സ് ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ, എന്റെ കൊച്ചുമകൾ, അവളിപ്പോൾ ഒരു ചെറുപ്പക്കാരിയായിട്ട് ആ നീണ്ടു മെലിഞ്ഞ പട്ടാളക്കാരനുമായി വിവാഹ നിശ്ചയത്തിലായിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ കാണുന്നു. അവൾ വന്നിട്ട് ഡാഡി എന്ന് അവളും മറ്റേ പെൺകുട്ടിയും കൂടി എന്നെ വിളിച്ചു. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഏത് തരത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളെയും പാലിക്കാം, എന്നാൽ ഒരു പൂച്ചയെ എനിക്ക് തീർച്ചയായും ഇഷ്ടമല്ല. അവൾക്കും ബ്രണാംകാർക്കും ഇഷ്ടമല്ല. അവൾ പറഞ്ഞു, ഡാഡി, ഞങ്ങൾക്കൊരു പാവം പൂച്ചക്കുട്ടി ഇവിടെ കിട്ടിയിരിക്കുന്നു. അതെന്തോ തിന്നിട്ട് ആരോ അതിന് വിഷം കൊടുത്തിട്ട് അത് വീർത്തിരിക്കുന്നു. അവൾ പറഞ്ഞു, ഡാഡി, അതിപ്പോൾ തന്നെ മരിക്കാൻ പോകുകയാണ്. ഞങ്ങൾ ഒരു ചെറിയ പെട്ടി മേടിച്ചിട്ട് രണ്ട് ദിവസമെങ്കിലും വെച്ചുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ പൂച്ചയെ കാണട്ടെ. അങ്ങനെ അവർ ചെന്ന് ആ പൂച്ചക്കുട്ടിയെ കൊണ്ടുവന്നു. എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പെട്ടിയും കൊടുത്തു. അടുത്ത ദിവസം രാവിലെ അവിടെ 7-8 പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. എന്റെ കൊച്ചുമകനായ ജോ അവയിൽ ഒന്നിനെ എടുത്ത് ഞെക്കിയിട്ട് താഴെയിട്ടു. അത് തീരെ കുഞ്ഞായിട്ട് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുമായി ആടിയാടി വീണ് അത് ചത്തുപോയി. ഞാൻ സഹോദരൻ ലൈലിനോടും സഹോദരനോടും പറഞ്ഞു, ഒരുപക്ഷെ ആ പൂച്ചക്കുട്ടി ജീവിക്കുന്നതായിരിക്കാം. അത് നാം കർത്താവ് മറ്റു കാര്യങ്ങളെ ചെയ്ത് കണ്ടിട്ടുള്ളത് പോലെയാകുന്നു. സഹോദരൻ ലായൽ ഈ മാർഗത്തിൽ ഒരു പുതിയ വ്യക്തിയായിരുന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് അദ്ദേഹം വിവാഹിതനാണെന്നും അദ്ദേഹം എന്ത് ചെയ്തിരുന്നുവെന്നും എന്തെല്ലാം ദുഷ്ടതകൾ പ്രവർത്തിച്ചിരുന്നുവെന്നും അങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. സഹോദരൻ ബാങ്ക്സ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയായിരുന്നു എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള രാത്രിയിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നുവെന്നും അതുപോലെയുള്ള വാസ്തവേദികളെ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് വളരെയധികമായ കാര്യമായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ രാത്രി മുഴുവനും ചെറിയ മത്സ്യങ്ങളെ ഇരയ്ക്ക് വേണ്ടി പിടിച്ചിരുന്നു. എന്നാൽ ആ കുഞ്ഞുമീനിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയും അത് പിടച്ച് നിർവീര്യമായി മലർന്നു കിടന്നിരുന്നു. ഏകദേശം അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ സഹോദരൻ ലൈലിനോട്, നിങ്ങൾ ആ മീനിനെ ആ കൊളുത്ത് അതിന്റെ വയറ്റിൽ വരെ വിഴുങ്ങുന്നതിനിടയാക്കിയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏറിച്ചൂണ്ടെടുക്കുക, ഇര അതിലേറ്റ് ഇപ്രകാരം ഞൊടിക്കുക, മീൻ അത് തൊടുന്ന ഉടനെ തന്നെ അതിനെ പിടിച്ചകത്താക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്രകാരം അതിനെ അകത്തേക്ക് വലിച്ചെടുക്കുക, അത് വിഴുങ്ങാനിടയാക്കാതെ ആ മീൻ പിടിക്കുക. അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, എന്റെ പക്കൽ ഒരു വലിയ ചൂണ്ട ഇവിടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ രീതിയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, അതിപ്രകാരമാകുന്നു. അങ്ങനെ ആ സമയത്തോടടുത്ത് തന്നെ അവിടെയുള്ള മലമുകളിൽ നിന്നും എന്തോ വരുന്നത് പോലെ കേട്ടിട്ട് അതൊരു ചുഴലിക്കാറ്റ് ചുറ്റി ചുറ്റി വരികയായിരുന്നു. അതിപ്രകാരം അവിടെ താഴേക്കിറങ്ങി വന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് ആ വള്ളത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിന്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ആ ചത്ത മീനിനോട് കൽപ്പിക്കുക, ഞാൻ നിന്റെ ജീവനെ നിനക്ക് തിരികെ തരുന്നു എന്ന് പറയുക. ആ കുഞ്ഞുമീൻ അരമണിക്കൂറോളമായിട്ട് അതിന്റെ കുടലും ആമാശയവും ചെകളെയും അതിന്റെ വയറ്റിലായിട്ട് അത് അവിടെ കിടന്നിരുന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞുമീനെ, യേശു ക്രിസ്തു നിന്റെ ജീവനെ നിനക്ക് നൽകുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിക്കുക. അത് പെട്ടെന്ന് പുറംതിരിഞ്ഞ് മറിഞ്ഞിട്ട് വെള്ളത്തിൽ കൂടി കഴിയാവുന്നിടത്തോളം എളുപ്പം പോയി. സഹോദരൻ ലയൽ, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം അകത്തായാലും പുറത്തായാലും അല്ലെങ്കിൽ എവിടെയായിരുന്നാലും എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. എന്ത് പറഞ്ഞു? ഓ അതെ, ബാൽക്കണിയിൽ, പിന്നിലായി ജനലുകളാകുന്നു. അതാകുന്നു ആ യഹോവ സാക്ഷിയായ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അദ്ദേഹം ആകപ്പാടെ ആവേശം കൊണ്ട് പറഞ്ഞു, ഹാ, ഇവിടെയായിരിക്കുന്നത് എത്ര നന്നായിരിക്കുന്നു, ശരിയല്ലേ? അദ്ദേഹം ചോദിച്ചു, ഹാ, നിങ്ങൾ, ഹാ, ഞാൻ ആ കുഞ്ഞുമീനിനെ നീ നിന്റെ അവസാനത്തെ വെടിയുണ്ടെ തിന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നെ അർത്ഥമാക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് എനിക്ക് വേണ്ടി എന്തെങ്കിലും അർത്ഥമാക്കിയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഇല്ല, അതൊരു തെളിവാകുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം ആകപ്പാടെ വിഷമിച്ചിരുന്നു. ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും സംഭവിച്ചു കാണുന്നതായി നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ അതെന്താണ് കാണിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. എന്റെ പക്കൽ വളരെയധികം മസ്തിഷ്ക രോഗത്താൽ വികലാംഗരായ കുട്ടികൾക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള അപേക്ഷകളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദർശനം വന്നപ്പോൾ അത് വെറും 2 അല്ലെങ്കിൽ 3 ഇഞ്ച് വലിപ്പമുള്ള ഒരു ചെറിയ മത്സ്യമായിരുന്നു. ആ കൊളുത്ത് തന്നെ മീന്റെ അത്രയും വലിപ്പമുള്ളതായി കണ്ടിരുന്നു. എന്നാൽ ദൈവം ചെറിയ കാര്യങ്ങളെയും കാര്യമാക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണിക്കുന്നതിനു വേണ്ടിയായിരുന്നു. ഒരു ദിവസം ദേശം മുഴുവൻ കുഷ്ഠരോഗികൾ കിടക്കുമ്പോൾ അവൻ തന്റെ ശക്തിയെ ഒരു മരത്തെ ശപിക്കുന്നതിനായിട്ടു. രോഗശാന്തിയുടെ ശക്തി ആവശ്യമേറി ജനങ്ങൾ എല്ലായിടത്തുമായി കിടക്കുമ്പോൾ ആ വൃക്ഷം ഉണങ്ങാൻ തുടങ്ങിയിരുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ താൻ എല്ലാത്തിനും മീതെ ദൈവമാകുന്നുവെന്ന് അവൻ കാണിക്കുന്നതിനാഗ്രഹിക്കുകയും അത് ചെറുതായാലും വലുതായാലും അത് എന്തു തന്നെയായാലും കാര്യമല്ല, അവൻ എല്ലാത്തിനും മേൽ സകല സൃഷ്ടിക്കും മേൽ അവൻ ഇപ്പോഴും ദൈവമാകുന്നു. അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു, കാരണം അരമണിക്കൂറോളമായി വെള്ളത്തിൽ ചത്തുകിടന്ന ഒരു നിസ്സാരമായ ഒരു മീനിന്റെ മേൽ ജീവന്റെ വചനത്തെ കൽപ്പിക്കുവാൻ അവൻ താൽപര്യമുള്ളവനാണെങ്കിൽ അവൻ തീർച്ചയായും തന്റെ മക്കളുടെ മേൽ ഏതെങ്കിലും ഒരു ദിവസം ജീവന്റെ വചനത്തെ അരളി ചെയ്യും എന്നത് നമ്മെ കാണിക്കുന്നു. നിങ്ങളുടെ ശരീരം ഒരു കരണ്ടി പൊടിയാണെങ്കിലും അത് കാര്യമല്ല, അവൻ കൽപ്പിക്കും, നാം ഏതെങ്കിലും ഒരു ദിവസം അവൻ ഉത്തരം നൽകും. അവൻ തന്നെ ദൈവവും അവൻ എല്ലാ കാര്യങ്ങളിലും താൽപര്യമുള്ളവനും നാം ചെയ്യുന്ന സകല കാര്യങ്ങളിലും നാം പറയുന്ന സകല കാര്യങ്ങളിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ താൽപര്യമുള്ളവനാകുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും തലവണങ്ങാം. പ്രാർത്ഥിക്കുന്നതിനു മുമ്പായി ആരെങ്കിലും ഇന്ന് രാത്രിയിൽ അവനിൽ താല്പര്യമുള്ളവനായിട്ട്, എന്നാൽ ഇതുവരെയും നാം അവനുമായി കണ്ടുമുട്ടാൻ പോകുന്ന ആ മറുകരയിലേക്കുള്ള നിങ്ങളുടെ കരുതൽ ഇതുവരെയും പ്രാപിക്കാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കത് നേരത്തെ തന്നെ കരുതി ഉറപ്പിച്ചു വെക്കാതെ വരാൻ കഴിയില്ല. അങ്ങനെ നിങ്ങളത് ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ, എന്നാൽ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ഇന്ന് രാത്രിയിൽ ദൈവവും നിങ്ങളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുമോ? കർത്താവ് എന്നെയും ഓർക്കണമേ എന്ന് നിങ്ങൾ പറയുമോ? അവൻ നിങ്ങളുടെ കരങ്ങൾ കാണട്ടെ. ദൈവമേ, ഇത് അനുവദിക്കണമേ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ മരിച്ചവർക്കും ജീവിച്ചവർക്കും ഇടയിലായി നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നതായി കാര്യങ്ങൾ നിഗൂഢമായിട്ട് തീർച്ചയായും നിഗൂഢമായിരിക്കുന്നു. എന്നാൽ ദൈവമേ, അവ സത്യമാണോ അല്ലയോ എന്ന് നീ അറിയുന്നുവല്ലോ. നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും പരമോന്ന ന്യായാധിപതിയാകുന്നു. കർത്താവ്, ജനങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനായി ഞങ്ങൾ ഇത് പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് നിന്നെ സ്നേഹിക്കുന്നതിനും നിന്നെ വിശ്വസിക്കുന്നതിനും നിന്നെ സേവിക്കുന്നതിനും കൂടുതൽ ധൈര്യപ്പെടുത്താനിടയാകട്ടെ. കൂടാതെ ആ പ്രവൃത്തി എത്ര ചെറുതായാലും നല്ലതായാലും അഴുക്കായാലും അതൊരു കാര്യമല്ല, നീ അത് കാണുന്നു എന്നറിയുന്നതിനിടയാക്കണമേ. സ്നേഹവാനായ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഈ ഉയർന്നിരിക്കുന്ന കരങ്ങളെയും ഈ കരങ്ങളെ ഉയർത്തുന്നതിനായി ഉത്സാഹിപ്പിച്ച ആ ആത്മാവിനെയും പ്രാണനെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, നദിക്കപ്പുറയുള്ള ആ ദേശത്തേക്ക് അവരുടെ ഉറപ്പിക്കൽ നടത്തുന്ന രാത്രി ഇതായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതനുവദിച്ചേറണമേ. രോഗികളും പീഡിതരുമായ ഇവിടെയും ഈ പ്രക്ഷേപണം ഫോണിൽ കൂടെയും മറ്റുമായി കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലുള്ളവരെയും കർത്താവെ സൗഖ്യമാക്കണമേ. കാലിഫോർണിയ തൊട്ട് ന്യൂയോർക്ക് വരെയും കാനഡ തൊട്ട് മെക്സിക്കോ വരെയും രക്ഷിക്കപ്പെടാത്തവരായുള്ളവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ വാക്കിന്റെ ശബ്ദത്തിനടിയിൽ വരുന്ന സകല വ്യക്തിയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടാനും നിന്റെ ദിവ്യ സാന്നിധ്യത്തിന്റെ കാരണത്താൽ രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിക്കാൻ അനുവദിക്കണമേ. കൂടാതെ നമ്മുടെ ഈ സഹോദരനായ ജാക്സൺ 1000+ മൈലുകൾ പറന്നിവിടെ എത്തിയിരിക്കുകയും കാരണം എന്തോ വിചിത്രമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് ഉത്തേജിപ്പിച്ചിരിക്കുന്നു. അവർ സ്വപ്നങ്ങൾ കാണുകയും ദർശനങ്ങൾ ദർശിക്കുകയും ചെയ്യും. സ്നേഹവാനായ ദൈവമേ, ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് നീ എന്നിൽ നിന്ന് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു, അതെനിക്കറിയില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കുമെങ്കിൽ കർത്താവെ, അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അതിനാൽ ഞങ്ങൾ പ്രതീക്ഷയിലാകാൻ നീ എന്ത് ചെയ്യുമെന്ന് അറിയാതെയും ഈ സ്വപ്നത്താൽ ഞങ്ങളെ നീ സന്ദർശിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായി അറിയാതെയും ഇരിക്കെ അതിനിടയാക്കണമേ. ഞങ്ങൾക്കതറിയില്ല. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങളെ ഞങ്ങൾ എടുത്തു പറയുകയും, അതായത് നിന്റെ ജനങ്ങളെ സന്ദർശിക്കുന്നതിന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുകയും നീ നിന്നെ തന്നെ സ്വയം ഞങ്ങളുടെ ഇടയിൽ ഇവിടെ യാഥാർത്ഥ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും നിങ്ങളെ അധിക സമയം ഇരുത്തിയിട്ട് ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം സ്വല്പം ഒന്ന് പതറിയിരിക്കുന്നു. എന്റെ പക്കൽ ഒരു ചെറിയ കൃത്രിമമുടി എന്റെ തലയുടെ മൊട്ടയായ ഭാഗത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ വെക്കുന്നതിനായിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അത് എടുക്കുന്നതിന് ഞാൻ മറന്നുപോയി. ഈ അന്തരീക്ഷവും ജനലിൽ കൂടി വീശിയടിക്കുന്ന ഈ കാറ്റും എന്റെ തൊണ്ടയൊന്ന് പതറുന്നതായി ചെറുതായി പതറുന്നതിനിടയാക്കുന്നു. എനിക്ക് യോഗങ്ങൾ നിർത്തിവെക്കേണ്ടതിനായി ഇടയായിട്ടുണ്ട്. എന്നാൽ അത് കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ അതുമായി മറ്റൊന്നും കാര്യമാക്കാതെ മുമ്പോട്ട് പോകുന്നു. അത് ഞാൻ മറന്നുപോയിരിക്കുകയും എനിക്കത് ഒരുവിധം അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് വളരെ വിലയേറിയതായിരിക്കും. ഇപ്പോൾ ഇത് ഒരു ദിവസം രണ്ട് യോഗങ്ങൾ വെച്ചാകുന്നു. നിങ്ങൾ അതിദൂരം എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് പറയാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ കാലിഫോർണിയയിലുള്ളവർക്കും അരിസോണയിലുള്ളവർക്കും ദേശത്തിനപ്പുറം എല്ലാവർക്കും ഞങ്ങൾ ആശംസകൾ നേരുന്നു. പ്രസ്കോട്ടിൽ സഹോദരൻ ലിയോയും കൂട്ടവും കർത്താവിൽ കാത്തിരിക്കുന്നു. ഫീനിക്സിന് ചുറ്റുമായുള്ള എല്ലാവരെയും ഇന്ന് രാത്രി തൊട്ട് ഒരാഴ്ചത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. യൂമയിൽ വിരുന്നിനായി നമുക്ക് അവിടെ എത്തേണ്ടിയിരിക്കുന്നു. അവർ അവിടെ അവരുടെ ടിക്കറ്റുകളെല്ലാം വിറ്റഴിച്ചിട്ട് ഒരു വലിയ ഓഡിറ്റോറിയം എടുത്തിരിക്കുകയും പിന്നെയും ജനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയാതെയുമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശനത്തിനായി നേരത്തെ തന്നെ വരിക. അതിനുശേഷം അടുത്ത തിങ്കളാഴ്ച അല്ല, അടുത്ത ഞായറാഴ്ച രാത്രിയിൽ അവിടെ നിന്നും ലോസ് ഏഞ്ചലസിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അവിടെ കാണുന്നതിനായി പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ വിശ്രമിക്കാനിടയാകട്ടെ. ന്യൂയോർക്കിലും ഒഹായോയ്ക്ക് ചുറ്റുമായി വ്യത്യസ്ത സ്ഥലങ്ങളുള്ള നിങ്ങളോട് ഉടനെ തന്നെ കൂടാരത്തിൽ സർപ്പത്തിന്റെ പാത എന്ന സന്ദേശം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മൃഗത്തിന്റെ തുടക്കവും മൃഗത്തിന്റെ അവസാനവുമാകുന്നു. വില്ലി അതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ഞങ്ങൾ അത് പ്രസംഗിക്കാൻ പോകുമ്പോൾ അയക്കുന്നതാണ്. കാരണം ഞാനത് കൂടാരത്തിൽ വെച്ചായിരിക്കും ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് 4 മണിക്കൂറോളമോ അല്ലെങ്കിൽ അതിലും കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ, കൂടാതെ ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും ഇയോബിന്റെ പുസ്തകത്തിലേക്ക് തിരിക്കുക. പ്രസംഗിക്കുന്നതിനായി ഇതൊരു പ്രത്യേക പുസ്തകമാകുന്നു. എന്നാൽ എന്റെ പക്കലുള്ള കുറച്ച് കുറിപ്പുകൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നാളെ രാവിലെ ഇവിടെ കൂടാരത്തിൽ വെച്ച് സൺഡേ സ്കൂൾ യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നാം ഇവിടെ എപ്പോഴാണ് തുടങ്ങുന്നത്? 9:30 ആകുന്നു. അപ്പോൾ നാളെ എനിക്ക് വീണ്ടും പ്രസംഗിക്കുന്നതിനുള്ള സൌഭാഗ്യമുണ്ടായിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ സംസാരിക്കുന്ന വിഷയം, അവൻ അനുവദിക്കുന്ന പക്ഷം ഇപ്പോൾ അത് ഞാൻ ഉച്ചനേരത്ത് ഇന്ന് പഠിച്ചുകൊണ്ടിരുന്നതായിട്ട് നിങ്ങളെ അത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ ആരാധകരെ കണ്ടുമുട്ടുന്നതിന് ഒരേ ഒരു സ്ഥാനം മാത്രമേയുള്ളൂ. അതെ, ദൈവം തന്റെ ആരാധകരെ കണ്ടുമുട്ടുന്ന ആ സ്ഥലം എവിടെയാണെന്നും ആ സ്ഥലത്തിന്റെ പേരെന്താണെന്നും പറയാൻ കഴിയും. അതിനുശേഷം നാളെ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഒരു ആനുകൂല്യം ചോദിക്കാൻ പോവുകയാണ്. അത് രോഗശാന്തിക്കായുള്ള ശുശ്രൂഷയാകുന്നു. ഞാനൊരു പഴയ പരിഷ്കാരത്തിലുള്ള ശുശ്രൂഷയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്നെന്നെ ജാഗ്രതയിലാക്കിയ ഒരു വിഷയത്തെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വിലയേറിയ സഹോദരനായ സഹോദരൻ മൂറും ഞാനും ഞങ്ങൾ തിരുവെഴുത്തുകളെ തമ്മിൽ ചർച്ച ചെയ്യുകയായിരുന്നു. ഈ സഹോദരന്മാരോടൊപ്പം പഴയ സമയത്തെ പോലെ ആയിരിക്കുന്നത് എത്ര മധുരമയമാകുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഷിറൂപ്പോട്ടിൽ നടത്തിയിട്ടുള്ള സകല പ്രസംഗങ്ങളിലും വെച്ച് കുഞ്ഞാടും കുറുപ്രാവും ഏറ്റവും മുന്തി നിൽക്കുന്ന സന്ദേശങ്ങളിൽ ഒന്നാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സന്ദേശം അത്രമാത്രം ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾക്ക് അതുപോലെയൊന്നും ഒരിക്കലും കിട്ടുകയില്ല. എനിക്കത് നഷ്ടപ്പെട്ടാൽ എനിക്കെന്റെ സന്ദേശം നഷ്ടമാകുന്നു. സ്നേഹത്തോടെ എന്റെ മരിക്കുന്ന കുഞ്ഞാടെ, നിന്റെ വിലയേറിയ രക്തം അതിന്റെ ശക്തി ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ പാപം ചെയ്യാതെ രക്ഷിക്കപ്പെടുന്നതുവരെയും വിശ്വാസത്താൽ നിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ആ നീരൊഴുക്ക് കണ്ടതിന് ശേഷം വീണ്ടെടുപ്പൻ സ്നേഹം എൻ പ്രമേയമായി, അത് ഞാൻ മരിക്കും വരെയുമായിരിക്കും. നാളെ രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ എന്ന വിഷയത്തെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നാളെ രാത്രിയാകുന്നു. കർത്താവ് ഒരു തൂവള്ള പ്രാവിൻ ചിറകിന്മേൽ ഇറങ്ങി വരുന്നതാകുന്നു. അത് കർത്താവ് അനുവദിക്കുന്ന പക്ഷം എന്റെ ശബ്ദം തീരെ മോശമായില്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു പഴയ പരിഷ്കാരത്തിലുള്ള പ്രാർത്ഥനയുടെ യോഗം നമുക്ക് തുടക്കത്തിൽ വിവേചനത്തെ കൂടാതെ സാധാരണപ്പെട്ട രീതിയിൽ എല്ലാവർക്കും ഒരു കാർഡ് നൽകി പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. ഇപ്പോൾ അതിനുവേണ്ടി ഒരു കാർഡ് ആവശ്യമുണ്ടായിട്ട് നേരത്തെ ഇവിടെ എത്തുക. അതിനാൽ ബില്ലിക്ക് ഒരു കാർഡ് നൽകി അത് നിരയിലാക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങൾ ഇരട്ടയായി ഇരട്ടയായി പിന്നിലേക്ക് കൂടിയിട്ട് ആ നിരയ്ക്ക് പിന്നെ യാതൊരു അവസാനവും ഉണ്ടാകുകയില്ല. ഏതൊരു വ്യക്തിക്കും കാർഡ് ലഭിക്കുന്നതാണ്. സഹോദരൻ ജാക്ക് എന്നോടൊപ്പം പ്രാർത്ഥനയുടെ നിരയിൽ നേരത്തെ ആയിരുന്നതുപോലെ തന്നെ നിൽക്കാനും സഹോദരൻ ബ്രൌൺ ബില്ലി പോളിന് പകരം ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിനും ആഗ്രഹിക്കുന്നു. ഒരു പഴയ രീതിയിലുള്ള പ്രാർത്ഥനയുടെ നിരയെ ഞാൻ ആഗ്രഹിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് നാം പ്രാർത്ഥിച്ചിരുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു. നമ്മോടൊപ്പം സഹകരിക്കുന്ന മറ്റൊരു സഹോദരന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. ഞാൻ കുറച്ചുനേരം മുമ്പ് ചുറ്റുമായി നോക്കിയപ്പോൾ അദ്ദേഹത്തെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. അത് സഹോദരൻ ഗോർഡൻ ലിൻസിയാകുന്നു. അദ്ദേഹം വളരെ പഴക്കമേറിയ ഒരു സമയക്കാരനായിട്ട് ദീർഘകാലമായി നമ്മോടൊപ്പമായിരിക്കുന്നു. ഒരു മഹത്തായ ജോലി അദ്ദേഹം നിർവഹിക്കുന്നു. അത് പുസ്തകങ്ങൾ അച്ചടിക്കുകയാകുന്നു. എന്റെ 7 സഭാകാലങ്ങളുടെ പുസ്തകം ഇപ്പോൾ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. 7 മുദ്രകളുടെ പുസ്തകവും ഉടനെ തന്നെ തയ്യാറാകുമെന്ന് നാം ആശിക്കുന്നു. അദ്ദേഹം ഇത് അച്ചടിക്കുന്നതിന് മുമ്പായി വായിക്കാനിടയാകുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു വേദശാസ്ത്രപരമായ ചർച്ചയുണ്ടായിരിക്കും. അത് വരുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എന്നാൽ ഞാനൊരു വേദശാസ്ത്ര പണ്ഡിതനല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നാളെ രാത്രിയിലേക്ക് നാം കാത്തിരിക്കുന്നു. സഹോദരൻ ലിൻസെ, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ നാളെ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ആ പഴയ പരിഷ്കാരത്തിലുള്ള പ്രാർത്ഥനയുടെ യോഗത്തിനായി ഞങ്ങളോടൊപ്പം പ്രസംഗപീഠത്തിലായിരിക്കുക. നാം ജനങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ പഴയ സമക്കാരിൽ ഒരാളെ കാണുവാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു, അത് നന്നായിരിക്കും. അതുകൊണ്ട് നാളെ ഈ ഉദ്ദേശത്തിനായി നിങ്ങളുടെ രോഗികളും പീഡിതരുമായവരെ ഇവിടേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇയോബിന്റെ പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ 42 വാക്യം അല്ല 42 അധ്യായം ആദ്യത്തെ 6 വാക്യങ്ങൾ ഇയോബിന്റെ 42 അധ്യായത്തിൽ നിന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ വിചിത്രമായ വിഷയമാകുന്നു. സഹോദരൻ ടെഡ് ഡുഡ്ലി ഇന്ന് രാത്രിയിൽ ഫീനിക്സിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുവട്ടം ഏകദേശം 1 ആഴ്ചയ്ക്കോ 2 മുമ്പ് ഞാനും നിങ്ങളും കൂടി സംസാരിക്കുമ്പോൾ ഇത് സൂചിപ്പിച്ചിരുന്നത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഏതെങ്കിലും ഒരു ദിവസം അതിന്റെ ഒരു വിഷയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഞാനത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഇപ്പോൾ ഇത് വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ 5 വാക്യത്തിൽ നിന്നും ഒരു വിഷയം എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. കർത്താവ് തന്റെ വചനത്തെ അനുഗ്രഹിക്കാനിടയാകട്ടെ. ഇയോബ്, നമുക്ക് അവന്റെ ജീവിതത്തെ കുറിച്ച് കുറച്ചൊന്ന് എടുക്കാം. ഇയോബ് ഒരു പ്രവാചകനായിരുന്നു. അവൻ വേദപുസ്തകം എഴുതുന്നതിന് വളരെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇയോബിന്റെ പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും പഴയ പുസ്തകമായി കരുതപ്പെടുന്നു. കാരണം ഉത്പത്തിയേക്കാളും മുമ്പേ അത് എഴുതിയിരുന്നു. ഈ യോദ്ധാവും പ്രവാചകനുമായിരുന്ന ഇയോബ് തന്റെ നാളിലെ ഒരു ശക്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം അതുപോലെ വളർത്തപ്പെടുകയും തന്റെ ജീവിതം മുഴുവൻ യഹോവയെ സേവിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ അത്രയും ധീരതയേറിയ ഒരു ജീവിതം ജനങ്ങളുടെ മുമ്പിൽ അവൻ ജീവിച്ചിരുന്നിട്ട് എല്ലാവർക്കും അവരോട് ബഹുമാനമായിരുന്നു. എന്നാൽ അവൻ യഹോവയാൽ പരീക്ഷിക്കപ്പെട്ടു എന്നിവിടെ അവൻ പറയുന്ന ഒരു സ്ഥാനത്തെത്തുകയുണ്ടായി. എന്നാൽ ഞാനിവിടെ കർത്താവിനാൽ ശിക്ഷിക്കപ്പെട്ടു എന്ന വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം സത്യമായും കർത്താവ് താൻ കൈക്കൊള്ളുന്ന ഏത് മകനും ആദ്യം പരീക്ഷിക്കുകയും ശിക്ഷിക്കുകയും ബാലശിക്ഷ പ്രാപിക്കുകയും വേണം. അങ്ങനെ ബാലശിക്ഷ കഠിനമായിട്ട് സഹിക്കാതെ വന്നാൽ ശ്രദ്ധിക്കുക, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൌലടയന്മാരത്രേ. എന്തുകൊണ്ടെന്നാൽ ഒരു വാസ്തവമായും വീണ്ടും ജനിച്ച കുട്ടിയെ അതിന്റെ മാതാപിതാക്കന്മാരിൽ നിന്നും അകറ്റുവാൻ യാതൊന്നിനും കഴിയില്ല. അവൻ അവന്റെ ഒരു ഭാഗമാകുന്നു. നിങ്ങൾക്കത് ഇനിയും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ തന്നെ നിങ്ങൾ നിഷേധിക്കുകയാണോ? ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരനുഭവം ഉണ്ടായിരിക്കുകയും നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ മനുഷ്യൻ ഒരു പ്രവാചകനായിരിക്കെ അവന് ദൈവത്തിന്റെ കൃപയോട് സാമീപ്യമുണ്ടായിരുന്നു. എന്നാൽ ഇയ്യോബിന്റെ പക്കൽ വായിക്കുന്നതിനായി ഒരു വേദപുസ്തകം തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ വേദപുസ്തകം എഴുതപ്പെട്ടിരുന്നില്ല. എന്നാൽ അവന് ദൈവത്തോട് വെളിപാടിനാലും ദർശനത്താലും സാമീപ്യമുണ്ടായിരുന്നു. അത് വേദപുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പായിരുന്നു. ഇപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ച് ഒരു മഹാനായ മനുഷ്യനാക്കിയപ്പോഴുള്ള അവന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ നമുക്കിപ്പോൾ എടുത്തു നോക്കാം. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും അവനെ ബഹുമാനിച്ചിരുന്നു. അവന്റെ പരിജ്ഞാനം തന്നെയും അത്രയും മഹത്തായതായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള അവന്റെ പ്രചോദനം അവനെ ഒരു ദൈവദാസനായി ന്യായീകരിക്കുകയും അത്രയും സാധാരണമായിട്ട് എല്ലായിടത്തു നിന്നും ജനങ്ങൾ അവനെ കേൾക്കാനെത്തിയിരുന്നു. അപ്പോൾ സാത്താൻ ആ മനുഷ്യനെ കുറ്റം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പ്രചോദനത്താലുള്ള ദാസന്മാരോട് ചെയ്യുന്നത്. സാത്താൻ എല്ലായ്പ്പോഴും അവനെ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നിൽക്കും. ഇപ്പോൾ നാം അവന്റെ ജീവിതത്തെയും പരീക്ഷകളെയും അവന്റെ മഹത്തായ വിശ്വാസത്തെയും കാണുന്നു. യേശു തന്നെയും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇയ്യോബിന്റെ സഹിഷ്ണുതയെ സൂചിപ്പിച്ചിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഇയ്യോബിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് വായിച്ചിട്ടില്ലേ? വിശ്വാസം സഹിഷ്ണുതയോടെ വാഗ്ദത്തം ചെയ്തപ്പെട്ട വചനം നിറവേറുന്നതിനായി കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇയ്യോബ് തന്റെ പരീക്ഷകളിൽ കൂടിയും തന്റെ സകല പീഡകളിൽ കൂടിയും കടന്നുപോയതായി നാം കാണുന്നു. അവനൊരു സ്നേഹമേറിയ കുടുംബമുണ്ടായിരുന്നിട്ട് അത് അവനിൽ നിന്നും എടുക്കപ്പെടുകയുണ്ടായി. അവന്റെ പക്കലുണ്ടായിരുന്ന നല്ല ആരോഗ്യം അവനിൽ നിന്നും എടുക്കപ്പെടുകയുണ്ടായി. ഈ ജീവിതത്തിൽ അവന് സ്വന്തമായിരുന്നതെല്ലാം അവനിൽ നിന്ന് എടുക്കപ്പെടുകയുണ്ടായി. അങ്ങനെ അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് ചാരത്തിലിരുന്ന് അവന്റെ പരുക്കൾ ചുരണ്ടിക്കൊണ്ടിരുന്നു. അവന്റെ സ്വന്തം ഭാര്യ അവനെതിരായി സംസാരിച്ചുകൊണ്ട് അവനോട്, നീ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവനവളോട്, ഒരു പൊട്ടി സ്ത്രീ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ സാത്താൻ ദൈവം മുമ്പാകെ എത്തിയിരുന്നു. കാരണം അവന് ദൈവം മുമ്പാകെ എത്തിയിട്ട് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ വിശ്വാസികളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൻ ഇയ്യോബിനെ പല കാര്യങ്ങളിലായി കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇയ്യോബ് ദൈവത്തെ സേവ ചെയ്യുന്നതിന്റെ കാരണം എല്ലാ കാര്യങ്ങളും അവനുവേണ്ടി നന്മയായിരിക്കുന്നതിന്റെ കാരണത്താലാണ്. എന്നാൽ നീ അവനെ എന്റെ കയ്യിലാക്കി തരികയാണെങ്കിൽ ഞാൻ അവനെ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുന്നതിനിടയാക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരു വിശ്വാസിയിലുള്ള തന്റെ വിശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. നോക്കിയേ, മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ ദൈവം ഇയ്യോബിനോട് അല്ലെങ്കിൽ സാത്താനോട് ഇപ്രകാരം പറഞ്ഞു, നിനക്കത് കഴിയില്ല. അവൻ നീതിമാനായ ഒരു മനുഷ്യനാകുന്നു, അവൻ നിഷ്കളങ്കനായ മനുഷ്യനാകുന്നു. ഭൂമിയിൽ അവനെ പോലെ മറ്റാരും തന്നെ ഇല്ല. ഹോ, എന്തൊരു മനുഷ്യനാകുന്നു! അതായത് ദൈവം സ്വയം തന്റെ ശത്രുവിനോട് പറയുകയാണ്, എന്റെ ദാസൻ അത്രയും സമ്പൂർണനും, അവനെ പോലെ ഭൂമിയിൽ മറ്റാരും തന്നെ ഇല്ല. ഹോ, നമുക്കതുപോലെ ഒരു വ്യക്തിയാകാൻ കഴിഞ്ഞിരുന്നാൽ മതിയായിരുന്നു. അതിനാൽ ദൈവത്തിന് ആ വിശ്വാസം നമ്മുടെ മേൽ വെക്കാൻ കഴിയുമായിരിക്കും. അതായത് നാം അവന്റെ വചനത്തിൽ നിന്നോ അവനിൽ നിന്നോ യാതൊരു കാരണവശാലും തിരിഞ്ഞു പോകാതെ ശരിക്കും അതിൽ തന്നെ നിന്നിട്ട് ദൈവത്തിന് തന്റെ വിശ്വാസം നമ്മുടെ മേൽ വെക്കാൻ കഴിയും. യോബ് ദൈവത്തിന്റെ കൽപ്പനയെ ശരിക്കും അക്ഷരാർത്ഥം നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സാത്താനത് അറിയാമായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, നീ അവനെ എന്റെ കയ്യിൽ വിട്ടുതരികയാണെങ്കിൽ ഞാൻ അവനെ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ച് പറയുന്നതിനിടയാക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇതാ അവൻ നിന്റെ കയ്യിൽ ആയിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത്. ഈ കാര്യത്തിൽ സാത്താൻ എത്രയധികം വലിച്ചു നീട്ടാൻ കഴിയുമോ അത്രയും അവൻ ചെയ്തു. അവന്റെ സകല സ്നേഹിതരെയും അവനുള്ളതെല്ലാം തന്നെയും മിക്കവാറും അവന്റെ ജീവനെ തന്നെ അവൻ എടുത്തിരുന്നു. എന്നാൽ അവന്റെ പ്രാണനെ അവൻ എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇയ്യോബ് അപ്പോഴും നേരായി തന്നെ പിടിച്ചു നിന്നിരുന്നു. പിന്നോട്ട് നോക്കുന്ന ഒരു കാര്യമേ ഇല്ലായിരുന്നു. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരുവട്ടം യഥാർത്ഥമായും ദൈവവുമായി സംബന്ധത്തിലായാൽ ആ യഥാർത്ഥമായ ദൈവമുണ്ട് എന്ന് വെളിപ്പെട്ട വിശ്വാസവുമായിട്ട് യാതൊന്നിനും പിന്നെ സമയത്തിനോ മറ്റ് യാതൊന്നിനും തന്നെയോ ആ വ്യക്തിയെ അവനെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റാൻ കഴിയുകയില്ല. പൗലോസ് ഇപ്രകാരം പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ ജീവിക്കുന്നതോ മരണമോ? നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ സുരക്ഷിതരായി അവനിൽ നങ്കൂരമിട്ടിരിക്കുന്നു. കാരണം ആ ജീവനിലേക്കായി നിങ്ങൾ മുൻനിയോഗിക്കപ്പെട്ടവരാകുന്നു. എന്നാൽ സാത്താൻ വിചാരിച്ചു അവനെ സ്വല്പമൊന്ന് തിരിഞ്ഞു പിരിയാൻ ഇടയാക്കിയിട്ട് അവനെ കയ്യേറ്റം ചെയ്ത് അവനെ കൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇയോബ് ദൈവം ആരായിരുന്നുവെന്നും ദൈവം എപ്രകാരം അവനെ സ്നേഹിച്ചിരുന്നുവെന്നും ദൈവത്തിൽ ഉണ്ടായിരുന്ന തന്റെ സമ്പൂർണ്ണ വെളിപാടുമായി അവൻ കാത്തിരുന്നു. പരിസ്ഥിതികൾ എന്തായിരുന്നുവെന്നുള്ളത് അവൻ കാര്യമാക്കാതെ തന്റെ വിശ്വാസം ഉറപ്പിക്കുന്നതിനായി അവൻ കാത്തിരുന്നു. കാരണം അവന് ദൈവത്തിൽ ഒരു പിടിയുണ്ടായിരുന്നു, ഒരു വെളിപാടുണ്ടായിരുന്നു. അതിനെ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ രോഗികളായും വികലാംഗരായും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരാവശ്യവുമായി ഈ കെട്ടിടത്തിലുള്ള ജനങ്ങളായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു വെളിപാട് കിട്ടിയാൽ, അത് കിട്ടിക്കഴിഞ്ഞിട്ട്, അതായത് നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയും നിങ്ങൾ അപേക്ഷിക്കുന്നതായ കാര്യത്തിൽ നിങ്ങൾ വാസ്തവമായും നീതീകരിക്കപ്പെട്ടിരിക്കുകയും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ തക്കതായ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്ന ആ വിശ്വാസത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ ഒരിക്കലും വേർപെടുത്താൻ കഴിയുകയില്ല. എന്നാൽ ആദ്യം ഇത് നിങ്ങൾക്ക് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അധിക നാളുകളായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവരിൽ ചിലർ ഇന്ന് രാത്രിയിൽ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, കെന്റുക്കിയിലേക്ക് പോകുക, അവിടെ എണ്ണയുണ്ട്. എനിക്കറിയാമായിരുന്നു, കാരണം ഞാനൊരു ദർശനത്തിൽ അത് കണ്ടിരുന്നു. സഹോദരൻ ദീമാസും മറ്റുള്ളവരും നീണ്ട സമയമായി അതിനുവേണ്ടി പോയിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവസാനം അവർ പറഞ്ഞു, ടെക്സാസിലേക്ക് മാറിയ ശേഷം അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ അവിടേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ അവിടെ പോകേണ്ടിയിരുന്നു. എന്നാൽ അവർ അത് ചെയ്തില്ല. ദീമാസ് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഈ കാര്യത്തിൽ ഞാനത് ചെയ്യാതെ ഒരു വലിയ തെറ്റ് തന്നെ ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയിരുന്നുവെങ്കിൽ അത് മൊത്തമായി നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. ശരി, എന്നാൽ അവർ അത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ ആ രാത്രിയിൽ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ്, അത് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലമായിരുന്നു, അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനെ അവിടെ ഭൂമിയിൽ ഒരു വലിയ വിള്ളൽ കാണിച്ചിട്ട് അതിൽ നിറയെ എണ്ണയായിരുന്നു. അത് കെന്റുക്കിയിലേക്ക് കവിഞ്ഞൊഴുകിയിട്ട് അവിടെ അത് ചെറിയ എണ്ണയുടെ തടമായിട്ട് അതിൽ നിന്നും അവർ അത് അടിച്ചു കയറ്റിയിരുന്നു. എന്നാൽ ഇത് അതിന്റെ മുഖ്യ പ്രവാഹത്തിൽ നിന്നും വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ദീമാസ്, അതവിടെയുണ്ട്. അങ്ങനെ അവർ അത് തിരിയുന്നതിനായി പോയി. പറഞ്ഞു, അവർ അവിടെ എത്തിയിട്ട് എണ്ണക്രയർ എവിടെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു തരിക. ഞാൻ പറഞ്ഞു, ഓ ഇല്ല ഇല്ല. നോക്കൂ, നാം ദൈവത്തിന്റെ കൃപാവരങ്ങളെ വാണിജ്യത്തിനായി ഉപയോഗിക്കുന്നില്ല. ഇല്ല ഇല്ല. അതെവിടെയായിരുന്നുവെന്ന് അവൻ എന്നോട് പറയാൻ കഴിയുമായിരുന്നു, എന്നാൽ എനിക്കതിന്റെ ആവശ്യമില്ലായിരുന്നു. അതിനുവേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടത്രയും വിശ്വാസം തന്നെ എനിക്കില്ലായിരുന്നു. എനിക്കതിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവനോട് ചോദിച്ചാൽ അവൻ എനിക്കത് പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആദ്യമായിട്ട് നിങ്ങളുടെ ഉദ്ദേശവും വസ്തുനിഷ്ഠതയും ശരിയായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ അപേക്ഷിക്കുന്നതിന്റെ കാരണത്താൽ ദൈവം നിങ്ങൾക്ക് ആ കാര്യങ്ങളെ നൽകുന്നില്ല. ദൈവ ഇഷ്ടപ്രകാരം യഥാർത്ഥമായ ഒരു വസ്തുനിഷ്ഠതയില്ലാതെ നിങ്ങൾക്ക് അവനോട് അപേക്ഷിക്കാനും കഴിയുകയില്ല. നോക്കൂ, നിങ്ങൾ ആരോഗ്യവാനാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താവശ്യത്തിനു വേണ്ടി നിങ്ങൾ ആരോഗ്യവാനാകാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് കാര്യത്തിൽ സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾ ദൈവത്തോട് എന്താണ് പറയുന്നത്? നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവനമായി നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾക്കൊരു ഉദ്ദേശവും വസ്തുനിഷ്ഠതയും ഉണ്ടായിട്ട് അത് ദൈവ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. അപ്പോൾ വിശ്വാസം നിങ്ങൾക്ക് വെളിപ്പെട്ടിട്ട് ദൈവം തന്റെ പരമോന്നതമായ കൃപയാൽ ആ വിശ്വാസത്തെ അവിടെ സ്ഥാപിക്കുകയും അപ്പോൾ എല്ലാം തീരുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായില്ലേ? വചനത്തെ ഇപ്പോൾ സത്യമാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. സഹോദരന്മാർ അവിടെ എത്തിയിട്ട് ഒരാൾ ചെന്ന് കുറച്ച് ഭൂമി വാങ്ങിക്കുകയും പിന്നെ പാട്ടത്തിന് വിൽക്കുകയും മറ്റുള്ളവരെ ഈ രീതിയിൽ ചതിക്കുകയും മറ്റും ചെയ്തു. ഞാൻ പറഞ്ഞു, നോക്കൂ, ഇത് പ്രാവർത്തികമാകയില്ല. ഇപ്പോൾ പ്രവചനത്തെ ഉറപ്പിക്കുന്നതിന് പറയുകയാണ്, ഈ മനുഷ്യർ അവരുടെ കിണറുകൾ കുഴിച്ചിരുന്നതിന് 100 വാര അടുത്തായി ആരോ ഒരു വലിയ പമ്പ് ചെയ്യേണ്ടതിന് ആവശ്യമില്ലാത്ത ഒരു കിണർ കണ്ടെത്തുകയുണ്ടായി. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ട് 1100 വീപ്പ എണ്ണ അര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇപ്രകാരം എന്തോ ആയിട്ട് ഇപ്പോഴും ആ മുഖ്യ പ്രവാഹത്തിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ പ്രവചനത്തെ അതവിടെ ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞ് ചെയ്ത പ്രകാരം അതവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതെല്ലാം കെന്റുക്കിയിൽ എല്ലായിടത്തുമായി പോയിരുന്നത് ഉണങ്ങിപ്പോകുകയും ചെറിയ കിണറുകളിൽ നിന്ന് അവർ സ്വല്പസമയം വരെ അടിച്ചെടുക്കുകയും അങ്ങനെ പോവുകയും ചെയ്തു. അതിൽ നിന്ന് കവിഞ്ഞൊഴുകിയത് മാത്രമായിരുന്നു. എന്നാൽ സ്വാർത്ഥത അതിൽ കലർന്നതിന്റെ കാരണത്താൽ അതിന്റെ വസ്തുനിഷ്ഠത തെറ്റായി പോകുകയും ദൈവരാജ്യത്തിനു വേണ്ടി അവർ അത് ഉപയോഗിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് അത് ഈ രീതിയിലായിരിക്കും എന്ന് കരാർ ഒപ്പിടുകയും മറ്റും ചെയ്ത് അത് അവരുടെ സ്വന്തം ഉദ്ദേശത്തിനെന്ന പോലെ കാണപ്പെട്ടിരുന്നു. അത് പ്രാവർത്തികമാകിയില്ല. യാതൊരു സ്വാർത്ഥതയേറിയ കാര്യവും പ്രാവർത്തികമാകിയില്ല. നിങ്ങളുടെ ഉദ്ദേശവും വസ്തുനിഷ്ഠതയും ശരിക്കും പൂർണ്ണമായും ശരിയായതിനു ശേഷമേ നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നോക്ക്, നമുക്ക് പ്രാഗൽഭ്യമുണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ആദരവിനും മഹത്വത്തിനും വേണ്ടി ഞാനിത് ആഗ്രഹിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന് സഞ്ചരിക്കുന്നതിനൊരു പാത കിട്ടുകയും അതങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികവും ബുദ്ധിപരവുമായ വിശ്വാസമായിട്ട് ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ വിശ്വാസമായിരിക്കില്ല. ആ ബുദ്ധിപരമായ വിശ്വാസം നിങ്ങളെ ഒരിക്കലും ഒരിടത്തും ചെന്നെത്തിക്കുകയില്ല. അത് നിങ്ങളെ വികാരാവശ്യത്തിൽ എത്തിച്ചേർക്കും, എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ രോഗശാന്തിയിൽ എത്തിക്കുകയില്ല. അതുകൊണ്ട് ഇയ്യോബ് ദൈവം അവന് നൽകിയിരുന്ന യഥാർത്ഥ വിശ്വാസവുമായിട്ട് അവനെ സ്വയം പരിശോധന നടത്തിയിട്ട് അവൻ നീതിമാനും ദൈവം ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ദൈവം നമ്മോട് ചെയ്യുന്നതിനായി ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നാം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. തിരുവെഴുത്തിന്റെ ഓരോ അണുവും നാം പിന്തുടർന്നിട്ടുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും അവന്റെ സേവയ്ക്കായി നാം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ രോഗശാന്തി ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താകുന്നു? ആ കാരണത്താലാണ് നിങ്ങൾക്ക് വേണ്ടത്രയും വിശ്വാസം ലഭിക്കാത്തത്. കാരണം ഈ കാര്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥതയോടെ ഒരുപക്ഷേ നിങ്ങൾ നടത്തിയിട്ടില്ലായിരിക്കാം. ഹിസ്കിയാവ് ചെയ്തതുപോലെ ദൈവത്തിനൊരു കാരണം കൊടുക്കുക. അവൻ രാജ്യത്തെ ക്രമത്തിലാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദൈവം തന്റെ പ്രവാചകനെ തിരികെ അയച്ചിട്ട് അവനോട് നീ സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ആദ്യം ശരിയായി ചെയ്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ ഈ സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തുന്ന ഉടനെ തന്നെ ദൈവത്തിന്റെ വചനത്താലും വെളിപാടിനാലും ദൈവം നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വചനം നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നതിനാലും നിങ്ങൾക്ക് വിശ്വാസം, ആ യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് അബ്രഹാമിന് 99 വയസ്സായപ്പോഴുള്ള മാതിരിയായിരുന്നു. അത് ഉത്പത്തി 17 ഞാൻ കരുതുന്നു. ദൈവം ഈ പ്രായമേറിയ മനുഷ്യനോട് 99 വയസ്സായിരുന്നപ്പോൾ, അവന് മിക്കവാറും 100 വയസ്സുള്ളവനായിരുന്നപ്പോൾ, അവൻ ഈ കാലമൊക്കെയും ആ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവൻ എൽഷദായി, അതായത് സ്ഥാനമുള്ളവൻ എന്ന പേരിൽ അവന് പ്രത്യക്ഷനായി. അതെന്തൊരു ധൈര്യമേറിയ കാര്യമായിരുന്നു. എന്നാൽ വാഗ്ദത്തം അപ്പോഴും നിറവേറപ്പെട്ടിരുന്നില്ല. എന്നാൽ അബ്രഹാമേ, ഞാൻ സർവശക്തനായ ദൈവമായ എൽ ഷദ്ദായി എന്ന ശക്തി കൊടുക്കുന്ന സ്ഥാനമുള്ള ദൈവമാകുന്നു. അത് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ സുഖമില്ലാതെ അലറുകയും കരയുകയും ചെയ്യുന്ന ആ പിഞ്ചു കുഞ്ഞ് അതിന്റെ മാതാവിന്റെ മാർവിടത്തിലേക്ക് കിടക്കുന്നത് പോലെയാണ്. അതിന്റെ ശക്തി അത് തിരികെ അവരിൽ നിന്നും താലോലിക്കപ്പെട്ടെടുക്കുന്നു. കാരണം അത് താലോലിക്കപ്പെടുമ്പോൾ അത് സന്തുഷ്ടി പ്രാപിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ അതിനറിയാവുന്ന ഏക വഴി ആ മാതാവിന്റെ മാർവിടം മാത്രമാകുന്നു. അതിന്റെ മരുന്നിന്റെ ഒരു ഡോസ് പോലും അറിയില്ല. നിങ്ങൾ അതിന് ഒരു ഡോസ് മരുന്ന് കൊടുത്തിട്ടുണ്ടാകാം, ആ കുട്ടി നിലവിളിച്ച് കരയും. അതിന്റെ കയ്യിലൊന്ന് കുത്തിവെക്കുക, അവൻ അതുപോലെ തന്നെ തുടരും. എന്നാൽ അതിനെ സന്തുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ഏക വഴി ആ മാതാവിന്റെ മാർവിടമാകുന്നു. അവൻ പറഞ്ഞു, അബ്രഹാമേ, നിനക്ക് പ്രായമേറിയിരിക്കുന്നു, നിന്റെ ശക്തി പോയിരിക്കുന്നു, നിന്റെ കരങ്ങൾ ഉണങ്ങിയിരിക്കുന്നു, നിന്നുള്ള പുരുഷത്വം പോയിരിക്കുന്നു. എന്നാൽ ഞാൻ നിന്റെ മാതാവാകുന്നു. എന്റെ വാഗ്ദത്തത്തെ എടുത്ത് ഒന്ന് മുറുകെ പിടിക്കുക മാത്രം ചെയ്യുക. നീ കാത്തിരിക്കുമ്പോൾ അതുമായി സന്തുഷ്ടിയായിക്കൊള്ളുക, നീ വിശ്രമിച്ചുകൊള്ളുക. ഇപ്പോൾ സകല വിശ്വാസിയും ആ രീതിയിലാകുന്നു. എത്രമാത്രം അർബുദം നിങ്ങളെ പിടിച്ചിരുന്നാലും കാര്യമല്ല, എത്ര നാൾ നിങ്ങൾ ആ വീൽ കസേരയിലായിരുന്നാലും അങ്ങനെയുള്ള എന്ത് കാര്യമായാലും കാര്യമല്ല. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ആ വെളിപാട് മുറുകെ പിടിക്കാൻ മാത്രം കഴിഞ്ഞാൽ മതിയാകുന്നു. അതിനുശേഷം സന്തുഷ്ടിയോടെ അത് സംഭവിക്കാൻ പോകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കും. കാരണം വിശ്വാസം വാഗ്ദത്തത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. താൻ നീതിമാനായിരുന്നുവെന്ന് ഇയ്യോബ് അറിഞ്ഞിരുന്നു. അവന്റെ സഭയിലെ അംഗങ്ങളായ മനുഷ്യർ അവന്റെ അടുക്കൽ എത്തുമ്പോൾ നാം അത് തിരുവെഴുത്തിൽ കാണുന്നു. ഒരിക്കലവന് പ്രിയമായി കാണപ്പെട്ടിരുന്നതെല്ലാം അവനെതിരായി തിരികെയും അങ്ങനെ ഒരു രഹസ്യ പാപിയായി കുറ്റാരോപണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. കാരണം ഈ സംഭവങ്ങൾ അവന് സംഭവിച്ചിരുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളായി നിങ്ങൾ കേൾക്കുക, ഇന്നും അതുപോലെ പറയും. ഞാൻ പറഞ്ഞില്ലേ, അവനെ നോക്കൂ, നിങ്ങൾ എന്ത് കാണുന്നു? അതെല്ലാം കൊണ്ടും ഒരു സത്യമല്ല. ചിലപ്പോൾ ദൈവം തന്റെ ജനങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഈ കാര്യത്തിൽ ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മനുഷ്യനായ യോബിനെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം അവനെ പിടിച്ചിരുന്നു. കാരണം ഇയ്യോബ് തന്റെ പ്രവാചകനായിരുന്നു എന്ന് അവൻ ദൈവത്തിൽ നിന്ന് ഒരു ദർശനം ലഭിച്ചിട്ട്, അതായത് ദൈവം അവനോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് അവൻ കൃത്യമായും ചെയ്തിരുന്നു എന്ന് അവൻ അറിഞ്ഞിരിക്കുകയും ദൈവം തന്റെ വാഗ്ദത്തത്തെ അവനോട് പാലിക്കുന്നതിന് ബാധ്യസ്ഥനുമായിരുന്നു. ഓ, സകല ക്രിസ്ത്യാനികൾക്കും ഇതുപോലെയാകേണ്ടത് ആവശ്യമാകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ പോരാട്ടം വരുമ്പോഴും മരണം നമ്മുടെ തൊണ്ടയിൽ തേറുതര ശബ്ദമുണ്ടാക്കുമ്പോഴും നാം നേരായി പിടിച്ചു നിന്നുകൊണ്ട് ദൈവം നമ്മുടെ അന്ത്യനാളുകളിൽ ഞാൻ നിന്നെ വീണ്ടും ഉയർപ്പിക്കും എന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ ഓർത്തിരിക്കണം. നോക്കൂ, അത് നമ്മുടെ സാക്ഷ്യമായി, ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനമായി, നമ്മുടെ അവസ്ഥയായി, നാം എന്താണെന്നും അവന്റെ കൽപ്പനയുടെ സകല വചനത്തെയും നാം നിറവേറിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മുറുകെ പിടിച്ചിരിക്കണം. അവന്റെ കൽപ്പനകളെ പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പ്രവേശിക്കുന്നതിനുള്ള അധികാരം ലഭിക്കും. ആരെന്തു പറഞ്ഞാലും അത് കാര്യമാക്കാതെ വേദപുസ്തകത്തിൽ നാം കാണുന്ന സകല വാഗ്ദത്തങ്ങളെയും നാം പാലിച്ചിരിക്കുകയും ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം ആദരവോടും സ്നേഹത്തോടും വേദപുസ്തകം എഴുതിയ സൃഷ്ടാവിനോടും ബഹുമാനത്തോടും പാലിച്ചിരിക്കുന്നു എന്നോ നാം അറിഞ്ഞിരിക്കുകയും ചെയ്യും. മനുഷ്യരെ എഴുതിയിരിക്കുന്നു എന്ന് നാം പറഞ്ഞേക്കാം. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവം മനുഷ്യരിൽ കൂടി എഴുതി. അതൊരു പ്രവാചകൻ അവന്റെ വചനത്തെ പറയുന്നത് പോലെയാണ്. അത് പ്രവാചകന്റെ വചനമല്ല, അത് ദൈവത്തിന്റെ വചനം. നോക്കൂ, പ്രവാചകനിൽ കൂടെയാകുന്നു. ആ കാരണത്താൽ അത് വാസ്തവമായും സത്യമാണെങ്കിൽ അത് സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ഈ മഹാനായ വ്യക്തിയെ നോക്കുക. കൂടാതെ ഓർക്കുക, ഇയ്യോബിന്റെ കാലത്ത് അവന് വായിക്കുന്നതിനൊരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. ഇല്ല, അവൻ പ്രചോദനത്താൽ മാത്രമായി പോയിരുന്നു. ദൈവത്തിന്റെ വചനം എത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു അവൻ. അവന് പ്രചോദനം മാത്രം ആവശ്യമായിരിക്കുന്നു. കാരണം അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു എന്ന തന്റെ സ്ഥാനത്തെ അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രചോദനം അവന്റെ മേൽ വന്നിരിക്കുക എന്നൊരു കാര്യം മാത്രം സംഭവിക്കേണ്ടിയിരുന്നു. അപ്പോൾ അവൻ പറയുന്നത് സംഭവിക്കും എന്നവൻ അറിഞ്ഞിരുന്നു. കാരണം അത് പ്രചോദനത്താലായിരുന്നു. സഭയും അതുപോലെ തന്നെയാകുന്നു. അത് ക്രമത്തിലാക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ യന്ത്രതന്ത്രം തയ്യാറായിരിക്കുകയും പിന്നെ അതിന് ചാലകത്വത്തിന്റെ മാത്രം ആവശ്യമുണ്ടായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം നമ്മുടെ യന്ത്രതന്ത്രങ്ങൾ തയ്യാറാക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നേരാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ നാം ചെയ്യുക. സകല വചനത്തെയും അനുസരിക്കുക. സ്നാനത്തിൽ അവനെ പിന്തുടരുക. അവൻ നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രമങ്ങളിലും അവനെ അനുസരിക്കുക. സകല യന്ത്രതന്ത്രങ്ങളും തയ്യാറാക്കി അവിടെ നിൽക്കുക. അപ്പോൾ ചാലകത്വം നമ്മെ കത്തിക്കുന്നതിന് നാം തയ്യാറായിരിക്കും. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തെ ഇട്ടിട്ട് പറയും, ഞാനിപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പിന്നെ എന്ത് പരിസ്ഥിതിയാണെന്ന് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കാതെ എങ്ങനെയായാലും നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് വിശ്വാസമായിട്ട് വിശ്വാസത്താൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. അവന് ദൈവത്തോടൊരു വാർത്താവിനിമയ മാർഗമുണ്ടായിട്ട് അത് പ്രചോദനത്താൽ അവന് കിട്ടിയിരുന്നു. അവന് സ്വയം മാറുന്നതിനൊരു മാർഗവും ദൈവത്തിന് കടന്നു വരുന്നതിനൊരു മാർഗവും ഉണ്ടായിരുന്നു. അവൻ നീതീകരിക്കപ്പെട്ടിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതൊരു കൃപാവരമായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൃപാവരമായിരുന്നു. ഇയ്യോബിന് വേണ്ടിയായിരുന്നില്ല, എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. സകല ദൈവിക കൃപാവരങ്ങളും അങ്ങനെയായിട്ട് അത് ദൈവത്തിന്റെ ജനങ്ങളുടെ ശുശ്രൂഷയ്ക്കാകുന്നു. എല്ലാവരും ഒരു പ്രവാചകനായിരിക്കാൻ നിയുക്തരാക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നിയുക്തരാക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും പാസ്റ്റർമാരും മറ്റുമായിരിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത് ദൈവം അവർക്കായി തുറന്നിരിക്കുന്ന ഒരു മാർഗമാകുന്നു. ഇന്ന് രാവിലത്തെ നമ്മുടെ പാഠത്തിൽ തന്നെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മാർഗത്തെ വ്യതിചലിക്കുന്നതിന് യാതൊരു ജോലിയുമില്ല എന്ന് നാം കണ്ടിരുന്നു. അതെത്ര പ്രചോദനത്താലായാലും അതെത്ര ശരിയാണെന്ന് കണ്ടിരുന്നാലും അതൊരു കാര്യമല്ല. രാവിലത്തെ യോഗത്തിൽ എത്ര പേരുണ്ടായിരുന്നു? നിങ്ങളുടെ കയ്യിൽ ഉയർത്തി കാണട്ടെ. നോക്കിയേ, നോക്കൂ, നിങ്ങൾക്കത് കഴിയില്ല. ദാവീദ് അവിടെ കഴിയാവുന്നിടത്തോളം പ്രചോദനത്തിലായിട്ട് സകല ജനങ്ങളും ഒച്ചവെക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് തിരുവെഴുത്ത് പ്രകാരം ശരിക്കും കൃത്യമായി കണ്ടിരുന്ന ഒരു കാരണത്താലായിരുന്നു. എന്നാൽ അവൻ അതിനുവേണ്ടി ഒരു തെറ്റായ വ്യക്തിയായിരുന്നു. ആ പ്രചോദനം ദാവീദിന് പകരം നാഥാനെ വരേണ്ടിയിരുന്നു. അവൻ നാഥാനുമായി അത് കൂടിയാലോചിക്കുക പോലും ചെയ്തിരുന്നില്ല. എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ അവൻ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇയ്യോബ് ഈ കാലത്ത് അവന്റെ പ്രവാചകനായിരുന്നു. ഇപ്പോൾ ദൈവം ഇയ്യോബിനോട് ചെയ്ത ഏക കാര്യമെന്നത് അവൻ എല്ലായ്പ്പോഴും ബുദ്ധിയും അവന്റെ വചനവും പ്രചോദനവും കിട്ടിയിരുന്നു. അവന് യാതൊരു പ്രചോദനവും കിട്ടാൻ കഴിയാതെയായി എന്നുള്ളതാണ്. എന്നാൽ തന്റെ സകല യന്ത്രതന്ത്രങ്ങളും അവൻ അർപ്പിച്ചിരുന്ന ഹോമയാഗവും അവൻ ചെയ്തിരുന്ന സകല കാര്യങ്ങളും അവൻ ശരിയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് അവന് കിട്ടിയിരുന്നില്ല. എന്നാൽ സാത്താൻ അവനെ ഇളക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ. അവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നിരയിൽ കൂടി തിരികെ ഓടി വരുന്നതിനോ അല്ലെങ്കിൽ ചെന്നിട്ട് മറ്റാരെങ്കിലും കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനോ വേണ്ടി ആവശ്യമില്ല. ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കൃത്യമായി നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നെ ആ പ്രചോദനത്താലുള്ള വാർത്താവിനിമയ മാർഗം നിങ്ങൾക്കായി തുറക്കപ്പെടുന്നതിന് കാത്തിരിക്കുക. അപ്പോൾ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്നാകും. അത് നിങ്ങളുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞിരിക്കും. ഓ, നിങ്ങൾക്ക് പിന്നെ യാതൊരു പ്രാർത്ഥനയുടെ നിരയും ആവശ്യമുണ്ടാകില്ല, യാതൊന്നിന്റെയും ആവശ്യമുണ്ടാകില്ല. അത് കഴിഞ്ഞിരിക്കും. അത് നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് കർത്താവായ യേശുവിന്റെ വരവിനായി കാത്തിരുന്ന ആ വൃദ്ധനായ പ്രവാചകനെ പോലെയായിരിക്കും. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമ്പോൾ മരണം കാണുകയില്ല എന്ന് ആ വൃദ്ധനായ യോഗിക്ക് വെളിപ്പെട്ടിരുന്നതായി നാം കാണുന്നു. അദ്ദേഹം അത് വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. ജനങ്ങൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്നും വൃദ്ധനായിട്ട് തലയ്ക്ക് സുഖമില്ല എന്നും കരുതി. എന്നാൽ അദ്ദേഹം അപ്പോഴും അത് വിശ്വസിച്ചു. യാതൊന്നും അദ്ദേഹത്തെ അതിൽ നിന്നും ഇളക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം അത് അവന് വെളിപ്പെടുത്തിയിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. കാരണം പരിശുദ്ധാത്മാവിനാൽ അവനത് വെളിപ്പെട്ടിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ശിമയോൻ ആ സമയത്ത് ദേവാലയത്തിലേക്ക് എത്തിയിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അവൻ ബാലനെ കയ്യിലെടുത്തിട്ട് നിന്റെ രക്ഷ എന്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നോക്കൂ, അവനത് കാണാൻ പോകുകയായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ എത്ര കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യമല്ല. എന്നാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ കാണുമെന്ന് ദൈവം അവന് വെളിപ്പെടുത്തിയിരുന്നു. ശിമയോൻ അത് വിശ്വസിച്ചു. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ സ്വീകരിക്കുന്നു. നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കെ ആ പ്രചോദനം നിങ്ങളുടെ അടുക്കൽ വരികയും നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ നിരയുടെ പോലും പിന്നെ ആവശ്യമുണ്ടാകില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏക കാര്യം എന്നത് എല്ലാ യന്ത്രതന്ത്രങ്ങളും തയ്യാറാക്കിയ ഒരു തുറന്ന ഹൃദയവുമായിട്ട് ആ പ്രചോദനത്തെ അകത്തേക്ക് വീഴുന്നതിനിടയാക്കുക. പിന്നെ യാതൊന്നിനും നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയുകയില്ല. നിങ്ങൾക്കത് ലഭിച്ചിരിക്കുന്നു. ഇതിനു പുറമെ അത് യാതൊരു നന്മയും ചെയ്യുകയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇയോബിന് പ്രചോദനത്തിന്റെ ഒരു വാർത്താവിനിമയ മാർഗം ആവശ്യമായിട്ട് അത് അവന് തുറന്നു കിട്ടി. അവന് ദൈവവുമായിട്ട് വാർത്താവിനിമയത്തിനുള്ള മാർഗം ദൈവത്തിൽ നിന്നുള്ള പ്രചോദനത്താൽ ഉണ്ടായിരുന്നു. അവന്റെ പക്കൽ സ്വയം മാറിക്കൊടുക്കുന്നതിനും ദൈവത്തിന്റെ വചനം കടന്നു വരുന്നതിനും വേണ്ടിയുള്ള ഒരു വഴിയുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, എപ്രകാരം ജനങ്ങൾ കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും അവന്റെ പക്കൽ കൂടിയാലോചനയ്ക്ക് എത്തുകയും ജനങ്ങൾ അവനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇയോബ് പറയുന്നത് സത്യമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞിരുന്നത് സത്യമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ പ്രവചിച്ചിരുന്നത് തന്നെ സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ജനങ്ങൾ കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും വന്നിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പട്ടണവാതിൽകൾ ചെല്ലുകയും യൗവനക്കാരും പ്രഭുക്കന്മാരും കിഴക്കു നിന്നും വന്ന് എന്നെ വണങ്ങിയും ആശ്വാസത്തിന്റെ ഒരു വാക്ക് കേൾക്കുന്നതിനായി അവർ കാത്തിരുന്നു. അവന്റെ പരിജ്ഞാന മഹത്വവും ശക്തമേറിയതുമായിരുന്നു. കാരണം അവൻ മനുഷ്യൻ ആത്മാർത്ഥതയുള്ളവനായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. അവൻ സ്വയം അവനെ തന്നെ പുകഴ്ത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അവന്റെ അക്കൽ പൊടിക്കുന്നതിന് കോടാലിയോ വലിക്കുന്നതിന് കമ്പിയോ ഇല്ലാതിരുന്നിട്ട് അവൻ ദൈവം മുമ്പാകെ ഒരു സത്യസന്ധനായ പ്രവാചകനായിരുന്നു. അങ്ങനെ അവർക്ക് അവന്റെ മേൽ വിശ്വാസമുണ്ടായിരിക്കുകയും കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും ഒരു നിമിഷം അവനോട് സംസാരിക്കുന്നതിനായി മാത്രമായി അവർ എത്തിയിരുന്നു. വേദപുസ്തകത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ അത് പറയുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഇതിനെക്കുറിച്ച് ഇത് എന്താകുന്നുവെന്ന് അവനോട് പറയുന്നതിനുള്ള പ്രചോദനം അവന് ലഭിച്ചിരുന്നില്ല. ദൈവം അത് സംഭവിക്കുന്നതിനിടയാക്കി അവനോട് അത് പറഞ്ഞില്ല. അതിനുശേഷം ഒരു ദിവസം ആ കാര്യത്തിൽ ആ സമയത്താണ് എല്ലാവരും, നിങ്ങൾക്കവരെ സഹായിക്കാൻ കഴിയാവുന്നിടത്തോളം അതൊക്കെ ശരി തന്നെ, എന്നാൽ അവർ നിങ്ങളോട് വിയോജിക്കുമ്പോൾ അപ്പോഴാണ് കുഴപ്പങ്ങൾ കടന്നു വരുന്നത്. എന്നാൽ താൻ ശരിയായിരുന്നുവെന്ന് അവൻ സ്വയമായി മാത്രം അറിഞ്ഞിരുന്നു. അവന്റെ വിശ്വാസത്തിന്റെ സ്പന്ദനം, ദൈവത്തിന്റെ വചനം അവനോട് സംസാരിക്കുന്നത് അവൻ കേട്ടിട്ട് അത് സത്യമായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതേ ശ്രീമാൻ അവൻ ദൈവത്തിന്റെ ശബ്ദം അറിഞ്ഞിരുന്നു. ആർക്കും ആ കാര്യത്തിൽ അവനെ മഠേനാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൻ അത് അറിഞ്ഞിരുന്നു. എന്നാൽ അത് ജനങ്ങൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വെളിപ്പെട്ടതായിരിക്കാനിടയുണ്ട്. ഞാനിപ്പോൾ പ്രവാചകന്മാരുടെ രീതിക്കനുസരിച്ച് സംസാരിക്കുകയാണ്. ദൈവം എന്തെങ്കിലും വെളിപ്പെടുത്തുമ്പോൾ, എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്നും ഒരു രഹസ്യം പുറത്തു വന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടുമ്പോൾ അതൊരിക്കലും ഒരു സെമിനാരിയിൽ കൂടെ വരികയില്ല, അതൊരു കൂട്ടം ജനങ്ങളിൽ കൂടെയും വരികയില്ല. ഒരിക്കലും അതങ്ങനെ സംഭവിച്ചിട്ടില്ല. അതെല്ലായ്പ്പോഴും ഒരു പ്രവാചകനായ ഒരു വ്യക്തിയിൽ കൂടി വന്നിരിക്കുകയും വരികയും ചെയ്യും. ആമോസ് 3:7 നോക്കുക, തന്റെ പ്രവാചകന്മാർക്ക് അത് വെളിപ്പെടുത്താതെ യാതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇയ്യോബിന്റെ പക്കൽ എന്തോ തെറ്റായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള പ്രചോദനം പ്രാപിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. കൂടാതെ അതവനെ പ്രയാസപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തുമ്പോൾ അപ്പോഴാണ് ശത്രു നിങ്ങൾക്കുള്ളതായ എല്ലാ സ്നേഹിതരിലും കൂടെ മിക്കവാറും നീങ്ങുവാൻ തുടങ്ങുന്നത്. അങ്ങനെ അവർ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഓ, തന്റെ സ്നേഹിതന്മാർ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നറിയുന്നത് ഒരു ദുരിതപൂർണമായ കാര്യമായിരുന്നു. അതിനുശേഷം സാത്താൻ പോയിട്ട് സ്വയം ശത്രുവിനോടൊപ്പം കൂടിച്ചേരുന്നു. അപ്പോഴാണ് സാത്താൻ വന്നിട്ട് അവനെ കയ്യിൽ വെട്ടിത്തരിക, ഞാൻ അവനെ നിന്റെ മുഖത്ത് നിന്ദിക്കുന്നതിനിടയാക്കും, അവന്റെ സന്ദേശത്തെ നിഷേധിക്കുന്നതിന് ഞാൻ ഇടയാക്കും, ഞാൻ അവനെ കൊണ്ട് നിന്നെ ശപിക്കുന്നതിനിടയാക്കും, ഞാൻ അവനെ തിരികെ പോയിട്ട് അതെല്ലാം തെറ്റായിരുന്നു എന്ന് പറയാനിടയാക്കും. അതിനുശേഷം അവനാൽ കഴിയുന്നതെല്ലാം കൊണ്ട് അവനുണ്ടായിരുന്ന സ്നേഹിതരെയും അവനുണ്ടായിരുന്ന സകല മഹാന്മാരായ ആളുകളാലും അവൻ അവനെ പരീക്ഷിച്ചു. എന്നാൽ ഇയ്യോബ് അപ്പോഴും ഉറച്ച കാലോടെ നിന്നു. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ടിരുന്നു. ഓ ദൈവമേ, സഹായിക്കണമേ, നാളെ രാത്രിയിൽ എനിക്ക് ഒരു തൂവുള്ള പ്രാവിന്മേൽ ചിറകിന്മേൽ എന്ന സന്ദേശത്തെ എടുക്കാൻ കഴിയണമേ. നോക്കൂ, ഞാൻ ദൈവത്തിന്റെ ശബ്ദം എന്തോ പറയുന്നത് കേൾക്കുകയും അത് അപ്രകാരം സംഭവിക്കുകയും ചെയ്യാൻ പോകുകയാണ്. മറ്റുള്ള ഈ കാര്യങ്ങൾ സംഭവിച്ച അതേമാതിരി തന്നെ ഇത് സംഭവിക്കാൻ പോകുകയാണ്. ഇപ്പോൾ അത് സംഭവിക്കാൻ പോകുകയായിരുന്നു എന്ന് ഇയ്യോബ് അറിഞ്ഞിരുന്നു. ദൈവം അവനോട് അവൻ നീതിമാനായിരുന്നുവെന്ന് ദൈവം അവനോട് പറഞ്ഞിരുന്നത് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ അവർ അവനെ ഒരു പാപിയാക്കിയും അതിനാൽ പ്രചോദനത്തിനായി അവൻ കാത്തിരുന്നു. സാത്താൻ സകല മനുഷ്യരിൽ കൂടെയും കടന്നു വന്നിട്ട് പേരിന് വേണ്ടി മാത്രം വിളിക്കപ്പെടുന്നവരായ അവന്റെ ആശ്വാസദായകർ അവനെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് അവനെ ഒരാംശം പോലും അനക്കിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അവന് ന്യായീകരിക്കപ്പെട്ടിരുന്നു. ദൈവത്തെക്കുറിച്ചൊരു കേൾവി അവൻ കേട്ടിരുന്നു. ഒരു ദിവസം പുറത്തായിട്ട് അവൻ തന്റെ ഏറ്റവും താണ നിലയിലെത്തിയിരുന്നു. അങ്ങനെ അവൻ അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും അവനെ കുറ്റം പറയുകയും അവന്റെ ഭാര്യ പോലും അവനോട് അവൻ തെറ്റായിരുന്നു എന്ന് പറയുകയും അവൻ തന്റെ പരിക്കളെ ചൊരിയുകയും ചെയ്തിരുന്നു. എലിഹു ഇറങ്ങി വന്നിട്ട് അവൻ സ്വാർത്ഥനായിരുന്നതിനും ദൈവത്തെ അവൻ കുറ്റം പറയുകയും മറ്റും ചെയ്തതിനെ കുറിച്ച് അവനെ ശാസിക്കുകയുണ്ടായി.
ആ സമയത്താണ് പ്രചോദനം അവന്റെ അടുക്കൽ എത്തുന്നതും. അപ്പോൾ വെളിച്ചം മിന്നാൻ തുടങ്ങിയും ഇടിമുഴക്കം അലറാൻ തുടങ്ങിയും ചെയ്തു. അപ്പോഴാണ് പ്രചോദനം ആ പ്രവാചകന്റെ മേൽ എത്തുകയും അവൻ എഴുന്നേറ്റിട്ട് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും. അവൻ വൃക്ഷങ്ങളെയും സസ്യജീവിതത്തെയും അതെപ്രകാരം മരിക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. വെള്ളം അതിനെ വീണ്ടും തിരികെ കൊണ്ടുവന്നിരുന്നു. വെള്ളത്തിന്റെ മണം, വെള്ളത്തിന്റെ സൗരഭ്യം, ഒരു വൃക്ഷത്തിന്മേൽ വെള്ളം വീഴുന്നതിന്റെ ഫലം എന്താണെന്നും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഒരു വിത്ത് മണ്ണിലേക്ക് വീഴുന്നു. അവൻ പറഞ്ഞു, എന്നാൽ മനുഷ്യൻ പ്രാണൻ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല. ഓ, നിന്റെ കോപം കഴിയുവോളം എന്നെ പാതാളത്തിൽ മറച്ചുവെക്കുക. ഇയ്യോബ് 14 ആകുന്നു. അവൻ ചോദിച്ച, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്റെ ജീവിതത്തിൽ എനിക്ക് നിയോഗിച്ചിരിക്കുന്ന സമയം എന്റെ മാറ്റം വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. നീ എന്നെ വിളിക്കും, ഞാൻ നിനക്ക് ഉത്തരം നൽകും. അവന് ലംഘിച്ചുകൂടാത്ത അതിർത്തി വെച്ചിരിക്കുന്നു എന്നും മറ്റുമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ അറിയാമായിരുന്നു. വൃക്ഷം ജീവിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവൻ എന്ത് സംഭവിക്കുന്നു? അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നില്ല. അതുകൊണ്ട് ദൈവം അവനെ ഈ വീണ്ടെടുപ്പുകാരനെ കാണിക്കുകയായിരുന്നു. അവനുവേണ്ടി മധ്യസ്ഥതയ്ക്കായി ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അവൻ മറ്റുള്ള ജനങ്ങൾക്കായി ധാരാളം മധ്യസ്ഥത നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും അവനുവേണ്ടി സംസാരിക്കാൻ കഴിയുമായിരുന്നു? ആരെങ്കിലും തന്റെ കരങ്ങൾ ഇയ്യോബിന്റെ മേൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാപിയായ മനുഷ്യന്റെ മേൽ ഒരു പരിശുദ്ധനായ ദൈവം കൈവച്ചുകൊണ്ട് ഒരു പാലം വഴിയായി ഉണ്ടാക്കുമോ? അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവന് വാതിലിൽ മുട്ടാൻ കഴിയുമോ? അവൻ വാതിൽ തുറന്നിട്ട് കുറച്ചുനേരം അവനോട് സംസാരിക്കുമോ? എന്നാൽ അതിന്റെ ശേഷം പ്രചോദനം അവന്റെ ഹൃദയത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ അവന് ദൈവത്തെ കാണാൻ കഴിഞ്ഞു. വെളിച്ചം മിന്നുകയും ഇടിമുഴങ്ങുകയും ചെയ്തു. അങ്ങനെ അത് ചെയ്തപ്പോൾ അവൻ തന്റെ കാലിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. നോക്കൂ, അവന്റെ വിശ്വാസത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണത്തെ അവൻ കാണാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുമോ എന്ന് നാം അതിശയപ്പെടുന്നു. അവനെ കാണുന്നതിന് ഒരു വഴിയുണ്ടോ? ഇപ്പോൾ ദൈവത്തിനുണ്ടായിരുന്ന ഏക വഴിയായിരുന്നത് ഇയ്യോബിനെ പരീക്ഷിക്കുക എന്നതായിരുന്നു. അവൻ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ നിന്നെ കാണുന്നു. എന്നാൽ ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അദൃശ്യനായവന്റെ ദർശനം സ്പഷ്ടമാകാൻ തുടങ്ങി. അവൻ മേഘങ്ങൾ ഉരുണ്ടു മാറുന്നതും വെളിച്ചം മിന്നുന്നത് കേൾക്കുവാനും അല്ലെങ്കിൽ കാണുവാനും തുടങ്ങി. ഇടിമുഴക്കം അലർന്നത് ഒരുപക്ഷെ ഒരു പ്രസന്നമായ ദിവസമായിരിക്കാം അവൻ അത് കേട്ടത്. അവൻ ദൈവത്തെ ആ മേഘത്തിലും വെളിച്ചത്തിലും കണ്ടു. തന്റെ പ്രാകൃതമായ കണ്ണുകൾ കൊണ്ട് അവന് ദൈവത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. നോക്കൂ, എന്തുകൊണ്ടെന്നാൽ ആ അദൃശ്യമായത് ദൃശ്യമാക്കപ്പെട്ടു. മറ്റുള്ളവർക്ക് ദൃശ്യമായ ദർശനങ്ങൾ അപ്പോൾ പ്രാകൃതമായ കണ്ണുകൾക്ക് സ്പഷ്ടമായി ന്യായീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞ രാത്രിയിൽ വിശ്വാസം പ്രവൃത്തികളോടൊപ്പം എന്ന വിഷയത്തെ ഞാൻ സംസാരിച്ചിരുന്നതുപോലെയാകുന്നു. അബ്രഹാമിന്റെ പക്കൽ വായിക്കുന്നതിന് ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവനൊരു പ്രവാചകനായിട്ട് അവന്റെ പക്കൽ ദർശനവും അവന്റെ പക്കൽ വിശ്വാസവും ഉണ്ടായിരുന്നു. അവൻ ചിന്തിക്കുന്നതായ രീതി മറ്റുള്ളവർക്ക് തെറ്റായി കാണപ്പെട്ടു. അത് അവർക്കൊരു കുട്ടി ജനിക്കാൻ പോകുകയായിരുന്നു എന്നതായിരുന്നു. എന്നാൽ അവർക്കൊരു കുട്ടി ജനിച്ചു. കാരണം ഈ കുട്ടിയെക്കുറിച്ചുള്ള അവന്റെ ദർശനത്തെയാണ് അവൻ ഞാനത് പ്രാപിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കുട്ടി ജനിച്ചപ്പോൾ പിന്നെ ജനങ്ങൾക്ക് അവരുടെ കണ്ണുകൊണ്ട് അവനൊരു ദർശനത്തിൽ എന്ത് കണ്ടിരുന്നു എന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ പ്രവൃത്തിയിലാക്കുമ്പോൾ പിന്നെ ജനങ്ങൾ ദൈവത്തെ അറിയുകയും നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുകയും നിങ്ങളുടെ പ്രവൃത്തിയാൽ അറിയുന്നതിനുമിടയാക്കും. അപ്രകാരമാണ് നിങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ട് കാണുന്നത്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തതെല്ലാം നന്മയും അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതെല്ലാം അവന് വേണ്ടി ആരെങ്കിലും മധ്യസ്ഥതയ്ക്കായി അവൻ ആവശ്യമായിരുന്നു. ഇസഹാക്ക് എന്ന ആ കുട്ടി ജനിച്ചപ്പോൾ ഇതിലേക്ക് അവനെ നയിച്ച ആ പ്രചോദനം അവന്റെ ദർശനത്തെ ന്യായീകരിച്ചിട്ട് ജനങ്ങൾക്ക് അവൻ ദർശനത്തിൽ കണ്ടത് എന്താണോ അത് യഥാർത്ഥമായും സത്യമായിരുന്നു എന്നറിയുന്നതിനിടയാക്കി. പലപ്പോഴും വിശ്വാസത്തിന്റെ ഈ മഹത്തായ സ്പന്ദനങ്ങൾ പ്രതിസന്ധിയുടെ സമയത്താണ് വരാറുള്ളത്. സാധാരണ പ്രതിസന്ധികളാണ് നമ്മെ ഇതിലേക്ക് ഓടിക്കുന്നത്. ഒരു പ്രതിസന്ധിയായിരുന്നു ഇയ്യോബിനെ അവനിലേക്ക് നയിച്ചത്. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെത്തിയിരുന്നു. അവന്റെ മക്കളും ഒട്ടകങ്ങളും മരിച്ചു പോയിരുന്നു. അവന്റെ വസ്തുക്കളെല്ലാം പോയി കഴിഞ്ഞ് നശിച്ചു പോയിരുന്നു. അവന്റെ സ്വന്തം ജീവൻ തന്നെ അവന്റെ തലയുടെ കിരീടം മുതൽ കാലിന്റെ ഉപ്പൂറ്റി വരെ പരിക്കളാൽ പൊട്ടിയിരുന്നു. അതൊരു പ്രതിസന്ധിയുടെ വേളയായിട്ട് അവൻ സ്വയം അവനെ തന്നെ മുന്നോട്ട് തള്ളുകയും അവിടെ വെച്ച് പ്രചോദനം അവന്റെ മേലെത്തുകയും ചെയ്തിരുന്നു. ഓ പുരുഷന്മാരും സ്ത്രീകളുമായുള്ളവരെ, ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വരവിലേക്ക് നാം എത്ര അടുത്തിരിക്കുന്നുവെന്ന് ചുറ്റുമായി നോക്കിക്കാണാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഏതെങ്കിലും വികാരാവശ്യങ്ങളിൽ നിങ്ങൾ ആശ്രയിച്ചിരിക്കാം, അല്ലെങ്കിൽ സാത്താൻ അനുകരിക്കാൻ പറ്റിയതായ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവസാനം വരെ പോകുന്നതിനുള്ള യഥാർത്ഥമായ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രാപിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യന് ഈ വേദപുസ്തകത്തിലെ ഒരു വാക്ക് ശരിയല്ല എന്ന് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾ എത്ര മതഭക്തരായാലും കാര്യമല്ല, എത്ര പള്ളികൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടതായാലും കാര്യമല്ല, എത്ര പുസ്തകങ്ങളിൽ പേരുണ്ടായാലും കാര്യമല്ല, ആ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് അത് ഈ വചനം വെളിപ്പെട്ടതാകുന്നു. അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സന്ദേശത്തെയും നാഴികയും കാണും, കാരണം പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് ചെയ്യുന്നത്. എന്നാൽ എന്തെങ്കിലും അതിന് വെളിച്ചത്താക്കുന്നതിനുണ്ടായിരിക്കണം. അത് പ്രചോദനം നിങ്ങളുടെ മേൽ വരുമ്പോഴാകുന്നു. നിങ്ങൾ വെള്ളം മണ്ണിലേക്ക് വീണ്ടും വെള്ളം മണ്ണിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി ഒരു വിത്ത് അവിടെ ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ എന്തിനെങ്കിലും പുറത്തു കൊണ്ടുവരും? അവിടെ അത് പുറത്തു കൊണ്ടുവരുന്നതിന് യാതൊന്നുമില്ല. അതായത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം അത് കാണും. നോഹയുടെ സമയത്തും മോശയുടെ സമയത്തും യേശുവിന്റെ സമയത്തും അപ്പോസ്തലന്മാരുടെ സമയത്തും ലൂഥറിന്റെ സമയത്തും വെസ്ലിയുടെ സമയത്തും പെന്തക്കോസ്തുകാരുടെ സമയത്തും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് കണ്ടിരുന്നു. കാരണം ഈ പ്രചോദനം പകർന്നപ്പോൾ ഭൂമിയിലുണ്ടായിരുന്ന വിത്ത് അവരായിരുന്നു. ഇപ്പോൾ മണവാട്ടിയെ ഒരുമിച്ചാക്കുന്നതിനുള്ള പ്രചോദനത്തെ പകരുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ അവിടെ അത് കാണുകയുള്ളൂ. യേശു പറഞ്ഞു, പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇപ്പോൾ പ്രചോദനം അതിന്മേൽ വരേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ പ്രചോദനം അവന്റെ മേൽ എത്തിയപ്പോൾ അത് പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ അവനത് കിട്ടി. ഇപ്പോൾ ഈ പ്രതിബന്ധങ്ങളുടെ ഒരു സമയം ഈ സമ്മർദ്ദം വരുമ്പോൾ ഉണ്ടാകുമെന്ന് നാം കാണുന്നു. ഇന്ന് നിങ്ങൾ ചുറ്റുമായി നോക്കുക, നാം ജീവിക്കുന്ന അവസ്ഥയെ ചുറ്റുമായി നോക്കുക. ഇന്ന് നാം ആധുനികമായ ഒരു സോദോമിലും ഗോമോറയിലും അല്ലേ ജീവിക്കുന്നത്? ലോകം തിരികെ അതിൽ തന്നെ എത്തിയിരിക്കുന്നില്ലേ? അത് ജാതികളുടെ ലോകമായിരുന്നു ആ സമയത്ത് അഗ്നിയാൽ നശിപ്പിച്ചു കളഞ്ഞത്. വിശുദ്ധ ലൂക്കോസിന്റെ 17 അധ്യായത്തിന്റെ 28, 29, 30 വാക്യങ്ങളിൽ യേശു തന്നെ സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ആയിരിക്കും എന്ന് പറയുന്നില്ലേ? വെളിപ്പെടുക എന്നാൽ എന്താകുന്നു? അതൊരു രഹസ്യം അറിയിക്കുന്നതാകുന്നു. ഒരു വെളിപാട് എന്നത് ഒരു രഹസ്യം അറിയിക്കുക എന്നതാകുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ സഭാ കാലഘട്ടങ്ങളിൽ കൂടി മറഞ്ഞുകിടന്നിരുന്നത് ഇപ്പോൾ വെളിപ്പെട്ടിട്ട് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കത് പറയാൻ കഴിയുകയും എന്നാൽ ദൈവം അതിനെ പിന്താങ്ങുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. നോക്കൂ, ദൈവത്തിന് തന്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നതിന് ആരുടെയും ആവശ്യമില്ല. അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. ഒരു കന്യക ഗർഭവതിയാകും എന്നവൻ പറഞ്ഞു, അവളാകുകയും ചെയ്തു. അവൻ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. നാം ലൂഥറൻകാരുടെ കാലത്തോ വെസ്ലിയുടെ കാലത്തോ പെന്തക്കോസ്തുകാരുടെ കാലത്തോ അല്ല താമസിക്കുന്നത്. പെന്തക്കോസ്തിന്റെ കാലം കൃപാവരങ്ങളെ സഭയിൽ യഥാസ്ഥാനത്താക്കുക മാത്രമായിരുന്നു. എന്നാൽ നാം സന്ധ്യാകാലത്ത് ജീവിക്കുന്നു. മണവാട്ടിയെ പുറത്തു വിളിക്കുന്ന ഒരു സമയത്താകുന്നു നാം ജീവിക്കുന്നത്. കത്തോലിക്കർക്ക് ലൂഥറൻകാരെ കാണുന്നത് എത്ര കഠിനമായിരുന്നുവോ അതുപോലെ ലൂഥറൻകാർക്ക് വെസ്ലിക്കാരെയും വെസ്ലിക്കാർക്ക് പെന്തക്കോസ്തുകാരെയും എന്ന പോലെ തന്നെ പെന്തക്കോസ്തുകാർക്ക് ഈ കാലത്തെ കാണുന്നത് അത്രയും കഠിനമാകുന്നു. ഇതെല്ലാം ഇപ്പോഴും അങ്ങനെയായിരുന്നു. കാരണം അത് തെരഞ്ഞെടുക്കപ്പെട്ട വിത്തിന്റെ മേൽ മാത്രം ചൊരിയപ്പെടുന്നു. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവർക്കത് കാണാൻ കഴിയില്ല. യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്തിട്ട് പറഞ്ഞു, അവർ കുരുടരും എന്നറിയാതെയും ഇരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ ഈ ലാവോദിക്യ സഭ അവനെ സഭയ്ക്ക് പുറത്താക്കിയപ്പോൾ നമ്മോട് പറയുന്നു, അവർ നഗ്നരും ദരിദ്രരും അഭാഗ്യരും കുരുടരും അങ്ങനെ എന്നറിയാതെയും ഇരിക്കുന്നു. വീണ്ടും തിരികെയായിട്ട് അവരത് കാണാനോ അവർക്കത് മനസ്സിലാക്കാനോ കഴിയുന്നില്ല. അവർ അത്രമാത്രം ആചാര മര്യാദകളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു. എന്നാൽ സൃഷ്ടിയെ നിലവിലേക്ക് കൽപ്പിച്ചരളി ചെയ്ത അതേ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തെ ഓർക്കുക. ലോകസ്ഥാപനത്തിന് മുമ്പേ ഇതുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവൻ അവൻ തന്നെയായിട്ട് അതുണ്ടാകുകയും ചെയ്തു. കാരണം അവൻ പറഞ്ഞു, അവൻ ലോകത്തായിരുന്നു, ലോകം അവൻ മുഖാന്തരമുളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. എന്നാൽ അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ സൃഷ്ടികർത്താവ്, ആ സൃഷ്ടാവ് സ്വയം തന്നെ അവൻ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ ദൈവം തന്നെ മനുഷ്യപുത്രന്റെ ശബ്ദം കല്ലറകളിൽ നിന്ന് അവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു. അതിനതിന്റേതായ കാലത്ത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. അവൻ കൽപ്പിച്ചിട്ട് പറഞ്ഞു, ആണും പെണ്ണുമായി അവർ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വർഷങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചിരിക്കുന്നു. പ്രചോദനം യെശയ്യാ പ്രവാചകന്റെ മേൽ വന്നിട്ട് അവൻ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. വർഷങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങളും ആഴ്ചകളും നൂറോളം വർഷങ്ങളും കടന്നുപോയി. 800 വർഷങ്ങൾക്ക് ശേഷമേ ഇമ്മാനുവേൽ ഒരു കന്യകയിൽ കൂടി ജനിച്ചു. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ അഭിഷിക്തനായ പ്രവാചകന്റെ ചുണ്ടുകളാൽ അരുളപ്പെടുകയും ഒരു വിത്തായിട്ട് അത് പോവുകയും ചെയ്തു. ആ മഹത്തായ നാഴികയിൽ പറഞ്ഞു, ഒരു ദർശനമോ അടയാളമോ ചോദിക്കുക. അതിനവൻ, കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, ഒരു ശാശ്വതമായ അടയാളം തരും. ഒരു കന്യക ഗർഭവതിയാകും, അതൊരു ശാശ്വതമായ അടയാളമാകും. ഇപ്പോൾ ഈ രീതിയിലുള്ള വാസ്തവമായ ബുദ്ധിമുട്ടിന്റെ നാഴികയിലാണ് സാധാരണയായി ദൈവത്തിന്റെ ആത്മാവ് കടന്നുവരുന്നത് എന്ന് നാം കാണുന്നു. അവൻ ഇബ്രാഹിം മക്കളെ തീച്ചുള്ളയിലേക്ക് പോകുന്നതിനിടയാക്കിയും അതിനു മുമ്പായി അവൻ കൈയനക്ക് പോലും ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ നീങ്ങുമ്പോൾ പിന്നെ അവൻ അത് തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ലൂക്കോസിന്റെ 17 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ അവൻ പറഞ്ഞു, അന്ത്യനാളിൽ മനുഷ്യപുത്രൻ സ്വയം വെളിപ്പെടുമ്പോൾ സോദോമിന്റെയും ഗൊമോറയുടെയും കാലത്ത് അവൻ ചെയ്തതുപോലെ ചെയ്യുമ്പോൾ അതേ അവസ്ഥകൾ തന്നെ നിലവിലിരിക്കും എന്ന് നാം ഇവിടെ ശ്രദ്ധിക്കുന്നു. അവൻ മോശയെക്കുറിച്ച് പറഞ്ഞു, ക്ഷമിക്കണം, മോശയെക്കുറിച്ചല്ല, എന്നാൽ നോഹയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്രകാരം ജനങ്ങൾ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, ലോത്തിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ആകും. ഇപ്പോൾ ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ അബ്രഹാമിന്റെ കൂട്ടത്തോട് ഒരു മനുഷ്യനായി, മനുഷ്യജടത്തിൽ ഒരു പ്രവാചകന്റെ രൂപത്തിൽ, ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്റെ വസ്ത്രത്തിൽ പൊടിയുമായി വെളിപ്പെടുകയും അബ്രഹാം അവനെ എലോഹീം എന്ന് വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ യേശു ഇവിടെ അന്ത്യനാളുകളിൽ മനുഷ്യപുത്രൻ വീണ്ടും അതേ തരത്തിൽപ്പെട്ട കൂട്ടമായ അബ്രഹാമിന്റെ രാജകീയ വംശത്തോട് അഗ്നി വീഴുന്നതിന് മുമ്പ് തൊട്ടുമുമ്പായി വീണ്ടും വെളിപ്പെടും എന്നിവിടെ വാഗ്ദത്തം ചെയ്യുന്നു. ഓർക്കുക, സഭ ഒരിക്കലും പിന്നൊരു സാക്ഷിയെ സ്വീകരിക്കുകയോ അബ്രഹാമ കൂട്ടരും സ്വീകരിക്കുകയുണ്ടായില്ല. വാഗ്ദത്ത പുത്രനെ അവർ കാത്തിരിക്കുകയും അതിനുശേഷം അപ്പോൾ തന്നെ കൊണ്ടുവരികയും ചെയ്തു. സഭ വാഗ്ദത്ത പുത്രനായി കാത്തിരിക്കുന്നു. അവൻ ഈ ശുശ്രൂഷയുടെ നാളുകൾക്ക് ശേഷം ഉടനെ വരും. അവൻ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കും. ഇപ്പോൾ നാം ഇത് വളരെ സ്പഷ്ടമായി കാണുന്നു. അതങ്ങനെയാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നടക്കേണ്ട ഏക കാര്യമെന്നത്, എന്തെങ്കിലും സ്പന്ദനമുണ്ടായിട്ട് ഒരു മനുഷ്യൻ അത് പ്രാപിച്ചിട്ട് ദൈവം അത് ന്യായീകരിക്കുകയും അവനോട് പറയുകയും അവനെ ഈ കാര്യമാണ് സംഭവിക്കാനുള്ളതെന്ന് കാണിക്കുകയും ചെയ്യുന്നതാണ്. അത് മോശം ചെയ്തതുപോലെ അവൻ ആ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന് ആഗ്രഹിച്ചില്ല. എന്നാൽ ദൈവം ഒരു കത്തുന്ന മുൾപ്പടർപ്പ് വെച്ച് അവനോട് സംസാരിക്കുകയും അവൻ പോകാൻ ആഗ്രഹമില്ലായിരുന്നു. എന്നാലും അവന് പോകേണ്ടിയിരുന്നു. മോശ അവനെ കുറിച്ച് അവൻ മഹാനായ യഹോവയാകുന്നു എന്ന് കേട്ടിരുന്നു. എന്നാൽ പിന്നെ അവനെ കാണാൻ കഴിഞ്ഞു. അവൻ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലായിരുന്നു. ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ നിന്നെ കാണുന്നു. അവൻ എന്താണ് കണ്ടിരുന്നത്? അവന്റെ വചനം ന്യായീകരിക്കപ്പെട്ടതായിരുന്നു. ദൈവം അബ്രഹാമിനോട്, അവന്റെ ജനം 400 വർഷങ്ങളോളം സ്വന്തമല്ലാത്ത ദേശത്തെ പ്രവാസികളായിരിക്കും, എന്നാൽ ബലമേറിയ ഒരു കൈയാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. ഈ കത്തുന്ന മുൾപ്പടർപ്പ് പ്രവാചകനായ അബ്രഹാം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ന്യായീകരണത്തെ നൽകി മോശ പറഞ്ഞു, ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്നു. ഇപ്പോൾ അന്ത്യകാലത്ത് മനുഷ്യപുത്രൻ തന്റെ ജനങ്ങളുടെ ഇടയിൽ സ്വയം തന്റെ ജനങ്ങളോട് അതേ രീതിയിൽ സോദോമിന്റെ നാശത്തിന് മുമ്പ് വെളിപ്പെടും എന്ന് നാം കേട്ടിരുന്നു. മനുഷ്യപുത്രൻ അവൻ എന്ത് ചെയ്യും? അവൻ സാറായുടെ ഹൃദയത്തിലുണ്ടായിരുന്ന രഹസ്യങ്ങളെ അറിഞ്ഞിരുന്നു. കൂടാതെ അബ്രഹാമിന് വാഗ്ദത്തം നൽകുകയും ചെയ്തു. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദത്തെ കേട്ടിരുന്നു. അവൻ പല വ്യത്യസ്ത രീതിയിൽ അവനെ കണ്ടിട്ടുണ്ടാകാം. എങ്ങനെ അവനോട് സംസാരിച്ചിരുന്നുവെന്ന്, സ്വപ്നത്തിൽ കൂടെയോ അല്ലെങ്കിൽ പ്രവചനത്തിൽ കൂടെയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ സമയത്ത് അവൻ അവനെ കണ്ടു. ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്നു. സഭ അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവനെ കുറിച്ച് അവർ വായിച്ചറിയുകയും അവൻ എന്ത് ചെയ്തിരുന്നു എന്നും അവൻ ചെയ്ത വാഗ്ദത്തങ്ങളെയും ആകുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ സ്വന്തം കണ്ണുകളാൽ നാം അവനെ കാണുന്നു. അത് ഇയ്യോബ് ചെയ്തതുപോലെ തന്നെയാകുന്നു. ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു. ദൈവമേ, എന്തൊരു വ്യത്യസ്തമാകുന്നു. മോശ ആ പ്രതിസന്ധിയിൽ നിലവിളിച്ചു. പുറപ്പാട് പുസ്തകത്തിന്റെ 14 അധ്യായം 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളോടൊപ്പം മോശ ആ ക്ലേശത്തിലായിരുന്നപ്പോൾ പ്രചോദനം അവന്റെ മേൽ വന്നിട്ട് അവൻ എന്താണോ പറയേണ്ടതെന്ന് അറിയാതെ അവനിത് പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ രക്ഷയെ കാണുമീൻ. ദൈവം അതുവരെയും അവനോട് സംസാരിച്ചിരുന്നില്ല. നോക്കൂ, പ്രചോദനം അവന്റെ മേൽ വന്നു. അവർ അവനോട്, നീ ഞങ്ങളെ അവിടുന്ന് എന്തിനു ഇവിടെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് തന്നെ മരിക്കുന്നത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടായിരുന്നുവോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൊണ്ടുവന്നത്? ഞങ്ങൾ അവിടെ അടിമകളായി മരിക്കുന്നത് വരെ സമാധാനത്തോടെ ജീവിക്കുമായിരുന്നു. എന്നാൽ നീ ഞങ്ങളെ ഇവിടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. മോശി ഒരു പ്രവാചകനായിരിക്കെ അവൻ ദൈവത്തോട് സാമീപ്യമുള്ളത് അറിഞ്ഞുകൊണ്ട് അവൻ പ്രചോദനത്തിലായിട്ട് അവരോട് മിണ്ടാതിരിപ്പീൻ, നിങ്ങൾ ദൈവത്തിന്റെ രക്ഷയെ കാണും, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞു. അതങ്ങനെ സംഭവിക്കാൻ പോകുകയായിരുന്നുവെന്ന് അവൻ എങ്ങനെ അറിഞ്ഞിരുന്നു? അവൻ എന്ത് സംസാരിച്ചുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ കൽപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ അതെങ്ങനെ ചെയ്യണമെന്ന് ദൈവം അവനോട് പറഞ്ഞിരുന്നു. അവനും പറഞ്ഞു, മോശെ നീ എന്നോട് നിലവിളിക്കരുത്, നിന്റെ വടിയെടുത്ത് നിന്റെ കൈ കടലിൽ മേൽ നീട്ടുക, എന്നിട്ട് ഇസ്രായേൽ മക്കളോട് കടന്നു പോക എന്ന് പറയുക. ആമേൻ. പ്രചോദനമായിരുന്നു. അപ്രകാരമാണ് നിങ്ങൾ രോഗിയാണെങ്കിൽ അത് നിങ്ങളുടെ അടുക്കൽ സംഭവിക്കുന്നത്. അപ്രകാരമാണ് നിങ്ങൾ പീഡിതരാണെങ്കിൽ നിങ്ങളുടെ മേൽ വരുന്നത്. എന്തോ നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുകയും അത് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവം നിങ്ങളോട് പറയും. എഴുന്നേറ്റിട്ട് നടക്കാൻ തുടങ്ങുക. ആമേൻ. ഇപ്രകാരം നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്രകാരമാണ് ദൈവം ചെയ്യുന്നത്. അപ്പോൾ ദൈവം നിങ്ങളിൽ കൂടി സ്വയം വെളിപ്പെട്ട് നിങ്ങൾ കാണും. ഇപ്പോൾ ദൈവമാണ് അവനോട് അത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന സകല മനുഷ്യരും ഇസ്രായേൽ മൊത്തം അവിടെ സന്നിഹിതരായിരുന്നിട്ട് മോശയുടെ മേൽ പ്രചോദനം വരുന്നത് അവർ കണ്ടു. അവരുടെ സ്വന്തം കണ്ണുകളാൽ അവർ ദൈവത്തെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് വെള്ളത്തെ വിഭാഗിച്ചു മാറ്റിയത് അവർ കണ്ടിരുന്നു. അഗ്നിസ്തംഭം അവരെ നേരെ കടലിനപ്പുറത്തേക്ക് അവരെ നയിച്ചു. അവർ ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നു, പിന്നെ അവർ ദൈവത്തെ കാണുകയും ചെയ്തു. യോശുവ ഒരു പ്രതിസന്ധിയുടെ നാഴികയിലായിരുന്നു. സൈന്യങ്ങൾ പരാജയപ്പെട്ടോടുകയും കൂടാതെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യോശുവ ഒരു പ്രവാചകനായിരുന്നു. ഈ സൈന്യങ്ങൾക്ക് എപ്പോഴെങ്കിലും വീണ്ടും ഒരുമിച്ച് കൂടുന്നതിന് ഒരു അവസരം കിട്ടിയാൽ അവനെതിരായി അവർ വരികയും കൂടുതൽ മനുഷ്യർ നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നാഴികയിൽ എന്തെങ്കിലും അവിടെ ചെയ്യേണ്ടതായിരുന്നു. ഒരേ ഒരു കാര്യം മാത്രമേ അവിടെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് അവനവരെ പരാജയപ്പെടുത്തി ഓടിച്ചുകൊണ്ട് എല്ലാവരെയും നിലത്താക്കി ഓടിച്ചുകൊണ്ടിരിക്കുവാൻ മാത്രം കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ അത് ചെയ്യുന്നതിന് വേണ്ടത്രയും വെളിച്ചമില്ലായിരുന്നു. അപ്പോൾ യോശുവ എഴുന്നേറ്റിട്ട് തന്റെ കൈകൾ ഉയർത്തിയിട്ട്, സൂര്യ നീ നിൽക്ക, ചന്ദ്ര നീ അയലോൻ താഴ്വരയിലും ഈ പോരാട്ടം കഴിയുന്നത് വരെ നിൽക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ സൂര്യൻ അവിടെ തന്നെ നിന്നു. അവർ യോശുവ സംസാരിക്കുന്നത് കേട്ടു. അതിനുശേഷം ദൈവത്തെ അവരുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് പ്രവൃത്തിയിലായി കാണുകയും ചെയ്തു. അത് സത്യമാകുന്നു. നോക്കൂ, തീർച്ചയായും അതൊരു വിരോധാഭാസമായിട്ട് എന്തോ അസാധ്യമായി അത് കാണപ്പെടുകയും എന്നിരിക്കലും അത് സത്യമായിരുന്നു. എന്നാൽ സൂര്യൻ നിന്നു എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ ജനങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. അവർ ലോകം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. എന്നാൽ എങ്ങനെയൊക്കെയാലും സൂര്യൻ നിന്നു. ഒരുപക്ഷെ യോശുവ ഒരിക്കലും അതെങ്ങനെ സംഭവിക്കുമെന്ന്, അവൻ അതെങ്ങനെ ചെയ്യുമെന്ന്, ദൈവം അതെങ്ങനെ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് അനുമാനം ചെയ്തിട്ടുണ്ടായിരുന്നു കാണില്ല. എന്നാൽ അവൻ പറഞ്ഞ ഏക കാര്യമെന്നത് സൂര്യ നിൽക്ക എന്ന് മാത്രമാണ്. ഒരുപക്ഷെ താൻ എന്താണ് പറയുന്നതെന്ന് അറിയാതെ അവനത് പറഞ്ഞിരുന്നു. കാരണം അത് ദൈവം അവന് നൽകിയതായിരിക്കും. ദൈവം പ്രവർത്തിക്കുകയും ചെയ്തു. മാർക്കോസിന്റെ 11:23 അതേ കാര്യം തന്നെ പറയുന്നു. ഈ മലയോട് നീങ്ങിപ്പോക എന്ന് ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ അപേക്ഷിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് തപ്പിത്തിരിഞ്ഞുകൊണ്ട് അത് പറയാൻ കഴിയുകയില്ല. അത് പറയുന്നതിനായി നിങ്ങൾ പ്രേരണയിലായിരിക്കണം. ആമേൻ. ഈ പ്രകടനത്തെ ക്ഷമിക്കണം. എന്നാൽ ആ ഒരു ദിവസം കാട്ടിലിരിക്കുമ്പോൾ ദൈവം എന്റെ ന്യായാധിപതിയാകുന്നു. എനിക്ക് പ്രസംഗപീഠത്തിൽ മരിച്ചു വീഴാൻ കഴിയും. ആ തിരുവെഴുത്ത് എന്റെ ജീവിതത്തെ മുഴുവൻ അന്ധാളിപ്പിച്ചിരുന്നു. അങ്ങനെ കാടുകളിൽ അന്ന് രാവിലെ സമയത്തിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അപ്പോൾ ആ ശബ്ദം എന്നോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, തിരുവെഴുത്ത് എല്ലാ തിരുവെഴുത്ത് പോലെ തന്നെയാകുന്നു, അത് സത്യമാകുന്നു. ഞാൻ ഓർത്തുകൊള്ളാം, അതെങ്ങനെയാ അതിന് കഴിയും? അവൻ പറഞ്ഞു, നീ സംസാരിക്കുക, അത് അപ്രകാരമായിരിക്കും, അത് സംശയിക്കരുത്. ഞാൻ ആരോടോ കാടുകളിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. 3 ദിവസമായിട്ട് ഒരണ്ണാൻ പോലും ഇല്ലായിരുന്നു. അവിടെ ഒരു അണ്ണാൻ പോലും ഇല്ലായിരുന്നു. ഞാനൊരു കാട്ടത്തിയുടെ കുറ്റിക്കാട്ടിലായിരുന്നു. അണ്ണാനുകൾ അവിടേക്ക് വരാറില്ല. അണ്ണാനുകളെ വേട്ടയാടുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം അവ കാട്ടത്തി വൃക്ഷത്തിൽ വരികയില്ലെന്നറിയാം. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. കാറ്റ് ശക്തിയായി അടിച്ചുകൊണ്ടിരുന്നു. 10:00 രാവിലെ ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും ചിന്തിക്കുകയായിരുന്നു. അതെന്നോട് പറഞ്ഞു, നീ വേട്ടയാടുകയാണ്. അബ്രഹാമിന് ഒരാട്ടുകൊട്ടനെ ആവശ്യമായിരുന്നതുപോലെ നിനക്ക് അണ്ണാനുകളെ ആവശ്യമായിരിക്കുന്നു. ഓ, ഞാൻ ഓർത്തു അത് എല്ലായ്പ്പോഴും എന്നോട് സത്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് വിചിത്രമായിരിക്കുന്നു. ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ചുറ്റുമായി നോക്കി. എന്നോട് സംസാരിക്കുന്ന ആ വ്യക്തി എവിടെയാകുന്നു എന്ന് നോക്കി. ആരുമില്ലായിരുന്നു, കാറ്റ് ശക്തിയായി അടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർത്തു, ഞാൻ ഉറങ്ങിപ്പോയിട്ട് സ്വപ്നം കണ്ടതാണോ അത്? അല്ല, ഞാൻ ഉറങ്ങിയായിരുന്നില്ല, ഞാൻ ആ മരത്തിന്റെ അടുക്കലായി ഇരിക്കുകയായിരുന്നു. ഏകദേശം 10 മണിക്ക് രാവിലെ സമയം, സ്വല്പനേരത്തിനുള്ളിൽ തന്നെ എനിക്ക് സഹോദരൻ ഗുഡ്സിനെയും സഹോദരൻ സോത്മാനെയും ചെന്ന് കൊണ്ടുവരേണ്ടിയതായിരുന്നു. കൃഷിക്കാരെല്ലാം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും അവരുടെ ധാന്യം ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് വീണ്ടും എന്നോട് പറഞ്ഞു കേട്ടു, നീ വേട്ടയാടുകയാണ്, നിനക്ക് വേട്ടയ്ക്കുള്ള മൃഗം ആവശ്യമാകുന്നു, നിനക്ക് എത്ര എണ്ണം ആവശ്യമാകുന്നു? ഞാൻ ഓർത്തു, എനിക്ക് വേണ്ടുന്നതിലേറെ ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ 3 എണ്ണം ചോദിക്കാൻ പോകുകയാണ്. 3 അണ്ണാനുകൾ, എനിക്ക് 3 ചെറുപ്പമേറിയ ചുവന്ന അണ്ണാനുകളെ വേണം, എനിക്ക് അവയെ ആവശ്യമാകുന്നു. അവൻ പറഞ്ഞു, എങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുപ്പമേറിയ 3 ചുവന്ന അണ്ണാനുകൾ ഇപ്പോൾ കിട്ടാൻ പോകുകയാണ്. അവൻ ചോദിച്ചു, ഏത് വഴിയിൽ കൂടെ അത് വന്നിരിക്കണം? ശരി, ഞാൻ ഓർത്തു, ഞാൻ ഇത്രയും ദൂരെ എത്തിയിരിക്കുന്നു, എന്തോ എന്നോട് ഇവിടെ സംസാരിക്കുകയാണ്, അത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെയാകുന്നു. സ്വർഗത്തിലെ ദൈവം ഈ വേദപുസ്തകം എന്റെ ഹൃദയത്തിന്മേൽ വെച്ചുകൊണ്ട് ഇത് സത്യമാണെന്നറിയുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഒരു അസംബന്ധമായ സ്ഥാനത്തെ കണ്ടുപിടിച്ച് അവിടെ ഒരു പഴയ ഉണങ്ങിയ മരത്തിന്റെ ശാഖ തൂങ്ങിക്കിടന്നിരുന്നു. അതെന്റെ തോക്ക് വെടിവെച്ചിരുന്നതായ 50 വരയോളം അടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു, ആദ്യത്തേത് അവിടെ വരട്ടെ. അവിടെ അത് വന്നു കഴിഞ്ഞിരുന്നു. ഞാൻ കണ്ണു തിരുമ്മിക്കൊണ്ട് പിന്നിലേക്ക് തല തിരിച്ചു നോക്കിക്കൊണ്ട് ഒരു ദർശനത്തെ വെടിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നോർത്തു. അങ്ങനെ ഞാൻ ചുറ്റുപാടുമായി തിരികെ നോക്കി, അതാ ആ അണ്ണാൻ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ തോക്കിലേക്ക് ശെല്ലുകളിട്ടു ഉന്നം വെച്ചു. എനിക്കതിന്റെ കറുത്ത കണ്ണും ചുവന്ന ചെറുപ്പമേറിയ ഈ അണ്ണാനെ കാണാൻ കഴിഞ്ഞിരുന്നു. ഞാൻ ഓർത്തു, ഞാൻ ഒരു പക്ഷെ ഉറങ്ങിയായിരിക്കാം, ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഉണരുന്നതാണ്. നോക്കൂ, ഞാൻ ഇതിനെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. ശരി, ഞാൻ ഉന്നം വെച്ചിട്ട് അണ്ണാനെ വെടിവെക്കുകയും അത് മരത്തിന്റെ കമ്പിൽ നിന്ന് താഴെ വീഴുകയും ചെയ്തു. ഞാൻ ഓർത്തു, എനിക്കറിയില്ല. ഞാൻ ഓർത്തു, ശരി, ഞാൻ അവിടേക്ക് ചെന്ന് അതിനെ നോക്കേണ്ടത് ആവശ്യമാണോ? ഞാൻ അവിടേക്ക് നടന്നു ചെന്നു, അത് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ പൊക്കിയെടുത്തു, രക്തം അതിൽ നിന്ന് ഒഴുകിയിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു ദർശനം രക്തമൊഴുക്കിയില്ല. ഞാൻ അതിനെ പൊക്കിയെടുത്തു, അതൊരു അണ്ണാനായിരുന്നു. എന്റെ ദേഹം മുഴുവൻ മരവിച്ചതുപോലെയായിപ്പോയി. ഞാൻ ചുറ്റുമായി നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ, അത് നീയാകുന്നു. ഞാൻ പറഞ്ഞു, ഇതിനുവേണ്ടി ഞാൻ നിനക്ക് നന്ദി പറയുന്നു, ഞാനിപ്പോൾ ഇതുമായി പോവുകയാണ്. അവൻ പറഞ്ഞു, എന്നാൽ നീ പറഞ്ഞു, നീ പറഞ്ഞതിനെ നീ സംശയിക്കുമോ? നീ പറഞ്ഞു നിനക്ക് 3 എണ്ണം വേണമെന്ന്. ഇപ്പോൾ അടുത്തത് എവിടെ നിന്ന് വരേണ്ടതാകുന്നു? ഞാൻ ഓർത്തു, ശരി, ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് തന്നെ തുടരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള ഒരു വൃക്ഷത്തിന്റെ പഴകിയ തൂണ് മൊത്തം ഒരുതരം പടരുന്ന വിഷച്ചെടി കൊണ്ട് ചുറ്റിയിരുന്നതെടുത്തു. അതിന്മേലും ഒരണ്ണാൻ ഒരിക്കലും വരികയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അടുത്തത് ഈ വിഷച്ചെടി പടർന്നിരിക്കുന്ന തൂണിൽ കൂടെ കടന്നു വരട്ടെ. അപ്പോൾ അതാ ഒരു ചെറുപ്പമേറിയ ചുവന്ന കണ്ണുകളോടുകൂടി അണ്ണാൻ നേരെ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ തോക്ക് താഴേക്കാക്കിയിട്ട് എന്റെ കണ്ണുകൾ തിരുമ്മി വീണ്ടും തിരിഞ്ഞിട്ടോർത്തു, അവിടെ അതാ അവൻ തല ഒരു വശത്തേക്കായി ചരിച്ചിരിക്കുന്നു. ഞാൻ ആ അണ്ണാനെ വെടിവെച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, നീ 3 എണ്ണം ചോദിച്ചിരുന്നു, നീ പറഞ്ഞത് നീ സംശയിക്കുമോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ പറഞ്ഞത് ഞാൻ സംശയിക്കുകയില്ല, കാരണം നീ അത് ഉറപ്പാക്കി തന്നിരിക്കുന്നു. ഈ ഒരു തിരുവെഴുത്ത് എന്നെ അന്ധാളിപ്പിച്ചിരുന്നു. അത് ഞാൻ പറയുകയാണെങ്കിൽ എന്നല്ല, എന്നാൽ നീ പറയുകയാണെങ്കിൽ എന്നാകുന്നു. യേശു പറയുകയാണെങ്കിൽ എന്നുമല്ല, എന്നാൽ നീ സ്വയം പറയുകയാണെങ്കിൽ എന്നാകുന്നു. അങ്ങനെ ഞാൻ ഓർത്തു, ഞാൻ എങ്ങനെയോ ആ മാർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയും കൂടാതെ അവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു, കാരണം ഞാൻ മിക്കവാറും എന്റെ ബുദ്ധിക്കപ്പുറയായി കഴിഞ്ഞിരുന്നു. ഞാൻ ഓർത്തു, ഞാൻ തീർച്ചയായും ഇതിനെ അസംബന്ധമായി ഒന്നാക്കും. ഞാൻ പറഞ്ഞു, ഒരു ചുവന്ന അണ്ണാൻ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഈ വഴിയിൽ കൂടി വന്ന് എന്റെ അടുക്കൽ കൂടി പോയിട്ട് ആ ശാഖയിൽ ചെന്നിരുന്ന് അവിടെ താഴെ നിന്നിരുന്ന ആ കൃഷിക്കാരനെ നോക്കിയിരിക്കണം. അങ്ങനെ ഇവിടെ ഇതാ അത് മലയിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന ആ കൃഷിക്കാരനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അതിനെ വെടിവെച്ചു. സാത്താൻ എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ, കാട് നിറയെ ഇപ്പോൾ അണ്ണാനുകളാണ്. ഞാൻ 12 മണി വരെ അവിടെ ഇരുന്നു, ഒരെണ്ണം പോലും അവിടെ വരാനിടയായില്ല. ഇത് നമ്മെ അവൻ തന്നെ ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവാകുന്നു എന്ന് നമ്മെ കാണിക്കുന്നു. ജെഫർസൺ വില്ലയിൽ റൈറ്റ് എന്ന പേരോടുകൂടി ഒരു കുടുംബമുള്ളത് ശ്രദ്ധിക്കുക. ഞാനും സഹോദരൻ ബുഡ്സും കൂടി അവരെ കാണുന്നതിനായി പോയിരുന്നു. അവർ പള്ളിയിലേക്ക് തിരുവത്താഴത്തിനുള്ള വീഞ്ഞുണ്ടാക്കിയിരുന്നു. എടുത്ത് വികലാംഗിയായ ഒരു കൊച്ചു പെൺകുട്ടി അവിടെ മുറിയിൽ കസേരയിലിരുന്നിരുന്നു. അവൾ ജീവിതകാലം മുഴുവനും രോഗിയായിരുന്നതിനാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും അവളുടെ രോഗശാന്തിക്കായി ദൈവത്തിലേക്ക് നോക്കിയിരുന്നു. അവളുടെ സഹോദരി ഒരു വിധവയും അവരുടെ ഭർത്താവ് കൊല്ലപ്പെടുകയുണ്ടായിട്ട് അവരുടെ പേര് ഹാറ്റി എന്നായിരുന്നു. അവർ വളരെ താഴ്മയേറിയ ഒരു സ്ത്രീയായിരുന്നു. ഞാനും സഹോദരൻ ബാങ്ക്സും കൂടി അവർക്കൊരു മുയലിനെ പിടിക്കാൻ പോയപ്പോൾ അവർ ഒരു വലിയ ചെറി കോബ്ലർ എന്ന ആഹാരം പാകം ചെയ്തിട്ട് എന്നെ അത് കഴിക്കുന്നതിനായി ഇരുത്തി. ഞങ്ങളെല്ലാവരും മേശയ്ക്ക് ചുറ്റുമായിരുന്ന ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇത് വെറും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമായിരുന്നു. അങ്ങനെ മേശയ്ക്ക് ചുറ്റുമായിരുന്ന അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് സംഭവിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരൻ റൈറ്റ്, നിങ്ങളുടെ ജീവിതം മുഴുവൻ അണ്ണാനുകളെ നിങ്ങൾ വേട്ട ചെയ്ത് നിങ്ങൾ വയസ്സനായിരിക്കുന്നു. സഹോദരൻ ഷെൽബി, നിങ്ങൾ പരിചയമുള്ള ഒരു വേട്ടക്കാരനാകുന്നു. സഹോദരൻ വുഡ്സ്, നിങ്ങളും അങ്ങനെയാകുന്നു. ഞാൻ ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അവയെ വേട്ടയാടിയിരുന്നു. നിങ്ങളെപ്പോഴെങ്കിലും ഒരു അണ്ണാനെ ഒരു കാട്ടത്തി മരത്തിലോ വെട്ടുക്കിളി കുറ്റിക്കാട്ടിലോ കണ്ടിട്ടുണ്ടോ? ഇല്ല ശ്രീമാൻ. ഞാൻ പറഞ്ഞു, അവ അവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ഏക കാര്യം എന്നത് അത് അതേ ദൈവം തന്നെയാകുന്നു. അബ്രഹാമിന് ഒരു കോലാട്ടുകൊട്ടിനെ ആവശ്യമായിരുന്നപ്പോൾ അവൻ യഹോവ ഇരയായിട്ട് അവന് സ്വയം അത് നിയോഗിച്ചു കൊടുക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു, ഇതും അതേ കാര്യം തന്നെയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൃദ്ധയായ പാപം ഹാറ്റി പിന്നിലിരുന്നു കൊണ്ട് പറഞ്ഞു, സഹോദരൻ അബ്രഹാം, അത് സത്യമല്ലാതെ മറ്റൊന്നുമല്ല. അവർ ശരിയായ കാര്യം പറഞ്ഞു. അവരത് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ആ മാർഗത്തിൽ കൂടെ വീണ്ടും ഇറങ്ങി വന്നിട്ട് അവർ ഓരോരുത്തരും അത് അനുഭവിച്ചറിയുകയുണ്ടായി. ഞാൻ എഴുതേറ്റിട്ട് പറഞ്ഞു, സഹോദരി ഹാറ്റി, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നീ സൂറോഫെനിക്കാരിയായ സ്ത്രീയെ പോലെ ശരിയായ വാക്ക് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നോട് സംസാരിക്കുകയും നിന്റെ ഹൃദയത്തിലുള്ള നിന്റെ ആഗ്രഹത്തെ നിനക്ക് നൽകാൻ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. ഞാൻ ദൈവത്തിന്റെ ദാസനല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കള്ളനാണ്, അത് സംഭവിക്കുകയില്ല, ഞാനൊരു ചതിയനാകുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇത് ദൈവത്തിന്റെ ആത്മാവാണോ അല്ലയോ എന്ന് പരീക്ഷിച്ചു നോക്കി അറിയുക. അവർ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, എല്ലാവരും കരയുകയായിരുന്നു. ഞാൻ എന്ത് ചോദിക്കണമെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിന്റെ വികലാംഗിയായ സഹോദരി ഇത് അവിടെ ഇരിക്കുന്നു. എന്റെ മക്കൾ അവർക്ക് കൊടുക്കുന്നതിനായി പോക്കറ്റിൽ $20 കാശ് അത് അവർക്കൊരു സംഭാവനയായി നൽകിയതുണ്ടായിരുന്നു. അവർ വർഷത്തിൽ ഏകദേശം $200 മൂലധനം തന്നെ അവരുടെ ചെറിയ പാവപ്പെട്ട കൃഷിയിൽ നിന്നും ഉണ്ടാക്കിയിരുന്നില്ല. കൂടാതെ അവർക്ക് രണ്ട് ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ ആൺകുട്ടികൾ രണ്ടും സ്കൂൾ ദിവസങ്ങളിലെ സ്ഥിരമായ റിക്കികളായിട്ട്, നിങ്ങൾക്കറിയാമോ, അവർക്ക് 15 ഉം 16 ഉം വയസ്സ് പ്രായമേറിയിട്ട് അവരുടെ മാതാവിനെ ധിക്കരിച്ചിരുന്നു. അവർ അവിടെ നിന്നുകൊണ്ട് ഞാനെന്താണോ പറഞ്ഞിരുന്നത് അതിന്മേൽ ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നിന്റെ വൃദ്ധയായ മാതാപിതാക്കൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നിന്റെ പക്കൽ യാതൊരു പണവുമില്ല. പണത്തിനു വേണ്ടി അപേക്ഷിച്ചിട്ട് അത് നിന്റെ മടിയിൽ വരുമോ ഇല്ലയോ എന്ന് നോക്കുക. നിന്റെ സഹോദരിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് അവൾ എഴുന്നേറ്റ് നടക്കുമോ എന്ന് നോക്കുക. ഞാൻ അപ്പോഴേക്കും യോബിനെ പോലെ അറിഞ്ഞിരുന്നു. നിങ്ങൾ അതിന്മേലെത്തുമ്പോൾ എന്തോ ഒരു കാര്യമുള്ളത് നിങ്ങൾ അറിയുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ഇവിടെ ഇതാ ഞാൻ ഏകദേശം 10 പേരുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കള്ളപ്രവാചകനാണ്. അവർ ചോദിച്ചു, ഞാൻ എന്താണ് അപേക്ഷിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, നിന്റെ തീരുമാനമെടുക്കേണ്ടത് നിന്റെ കാര്യമാകുന്നു. എനിക്ക് നിന്റെ തീരുമാനമെടുക്കാൻ കഴിയുകയില്ല. ആ പാവം സ്ത്രീ ചുറ്റുമായി നോക്കിയിട്ട് പെട്ടെന്ന് അവർ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ രണ്ട് ആൺകുട്ടികളുടെയും രക്ഷയാകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ കുട്ടികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് തരുന്നു. അവിടെ നിന്നുകൊണ്ട് അടക്കിച്ചിരിക്കുകയും കളിയാക്കുകയും തമാശ പറയുകയും ചെയ്തിരുന്ന കുട്ടികൾ അവരുടെ അമ്മയുടെ മടിയിലേക്ക് വീണിട്ട് അവരുടെ ജീവനെ ദൈവത്തിനായി സമർപ്പിക്കുകയും അവിടെ വെച്ച് തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. എന്തുകൊണ്ട്? അത് സത്യമായിരുന്നു. ദൈവത്തിന് എന്നെ ഈ ദേശത്തെ ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളയുന്നതിനുള്ള അധികാരമുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളിൽ പലരും, കൂടാതെ ജെഫേഴ്സൺ വിലയിലും, ആമേൻ എന്ന മണി കൂടാരത്തിൽ അടിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. കാരണം അവർ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നു. നോക്കൂ, കാരണം അത് സത്യമാകുന്നു. എന്താകുന്നു ഇത്? ഇത് ദൈവം തന്റെ പരമോന്നത കൃപയാൽ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നതാകുന്നു. അതിന് പുറമെ ഇത് സംഭവിക്കുകയില്ല. ആ നിർണായക നിമിഷത്തിൽ എനിക്ക് പരിചയമുള്ള മനുഷ്യരെയും ജനങ്ങളെയും കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം സകല പ്രശസ്തരായ ജനങ്ങളെയും അതുപോലെയുള്ള സകലതും ഒഴിച്ചു മാറ്റിയിട്ട് തന്റെ പേരെഴുതി ഒപ്പിടാൻ കഷ്ടിച്ചു പോലും കഴിയാത്ത ഒരു പാവം താഴ്മേറിയ സ്ത്രീക്ക് അത് നൽകുകയും കൂടാതെ അവർ അവനോട് എന്തപേക്ഷിക്കുമെന്ന് അവൻ അറിയുകയും ചെയ്തിരുന്നു. അതേറ്റവും മഹത്തായ കാര്യമാകുന്നു. കാരണം അവളുടെ സഹോദരി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അവരുടെ അമ്മയും അപ്പനും മരിക്കേണ്ടതാകുന്നു. പണം നശിച്ചു പോയിരിക്കും. എന്നാൽ അവരുടെ മക്കളുടെ രക്ഷ നിത്യമായിരിക്കും. അവർക്കത് പിടിച്ചെടുക്കുന്നതിനുള്ള നാഴിക അതായിരുന്നു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ, ഞാൻ നിന്റെ കുട്ടികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവർ അവരുടെ അമ്മയുടെ മടിയിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. നിങ്ങളിൽ എത്ര പേരത് സത്യമാണെന്ന് അറിയാവുന്നവരായി ഇവിടെയുണ്ട്. നിനക്കറിയാം. നോക്കൂ, അതിവിടെയാകുന്നു. അതെ, എന്തുകൊണ്ടാണ്? പ്രചോദനമായിരുന്നു. നിനക്ക് കണ്ണാരികളെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിന്നെ കുറിച്ചൊരു കേൾവി ഞാൻ കേട്ടിരുന്നു. നിനക്ക് കോലാട്ടുകൊട്ടന്മാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാനത് കാണുന്നു. വെളിപ്പെടുത്തലാകുന്നു. ദർശനത്തെ അത് ദൃശ്യമാക്കി കാണിച്ചു. ദൈവം എന്തെങ്കിലും വാഗ്ദത്തം ചെയ്യുമ്പോൾ അത് തന്നെ അവൻ ചെയ്യും. ശ്രദ്ധിക്കുക, യോശുവയെ പോലെ ഒരുപക്ഷെ നിങ്ങൾക്കൊരാവശ്യമുണ്ടായിരിക്കാം. അവനൊരാവശ്യമുണ്ടായിരുന്നു. അവൻ പരിതസ്ഥിതികളെ കുറിച്ചൊട്ടും ചിന്തിക്കാതെ അത് സംസാരിച്ചു. അത് ദൈവമായിരുന്നു. സൂര്യൻ അതുപോലെ അവിടെ നിന്നിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഞാനും വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അത് ചെയ്തത്? അത് അനുമാനിക്കാൻ ശ്രമിക്കരുത്. എന്നാൽ അത് തന്നെ സംഭവിക്കുകയുണ്ടായി. യോശുവ അത് ചെയ്തു. എന്നിട്ട് തന്റെ കൈകൾ ഉയർത്തി. ആ നിർണായക നിമിഷത്തിൽ അവന് ദൈവത്തോട് സാമീപ്യമുണ്ടാകുകയും അത് സംഭവിക്കുകയും ചെയ്തു. അത് സമയത്ത് തന്നെയായിരുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് യോശുവയുടെ ആവശ്യത്തെ കണ്ടിട്ട് അത് പറയുന്നതിനായി യോശുവയുടെ മേലേക്ക് അത് തള്ളിവിട്ടു. അതേ ദൈവം അബ്രഹാമിന്റെ ആവശ്യത്തെയും കണ്ടു. അതേ ദൈവം ഈ തിരുവെഴുത്ത് എനിക്ക് ഉറപ്പാക്കി തരുന്നതിന്റെ ആവശ്യത്തെ കാണുകയും ആ തിരുവെഴുത്തും സത്യവുമാകുന്നു. അതേ ദൈവം ആ മുൻ നിർണയിക്കപ്പെട്ട രണ്ട് കുട്ടികളുടെ ആവശ്യത്തെ കാണുകയും ഇതാ നിമിഷത്തിൽ തന്നെ വെച്ചായിരുന്നു അവൻ അതിനെ തെളിയിക്കുകയും തന്റെ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ മാർക്കോസിന്റെ 14 അവനിൽ വിശ്വസിച്ച ഒരു സ്ത്രീയെ നാം കാണുന്നു. അവൾക്കൊരാവശ്യമുണ്ടായിരിക്കുകയും അവന്റെ കാലുകൾ കഴുകേണ്ടത് ആവശ്യമുണ്ടെന്ന് അവൾ കാണുകയും ആ പ്രവൃത്തിയിലേക്ക് കടക്കുന്നതിനായി അവൾക്കൊരു പ്രചോദനം മാത്രം ആവശ്യമായിരുന്നു. നാം ഇത് സമാപിക്കുന്നതിന് മുമ്പ് ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. ആ പ്രവൃത്തിയിലേക്ക് കടക്കുന്നതിനായി അവൾക്ക് പ്രചോദനം ലഭിക്കുക മാത്രം ആവശ്യമായിരുന്നു. കാരണം അവനെ കുറിച്ച് അവൾ കേട്ടു കഴിഞ്ഞിരുന്നു. അവൻ വേശ്യയായ ഒരു സ്ത്രീയോട് അവളുടെ പാപങ്ങളെ ക്ഷമിച്ചിരുന്നുവെന്ന് അവൾ കേട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആരാകുന്നു? അവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അവനെ കുറിച്ച് അവൾ കേൾക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ അവനെ കാണുകയും ചെയ്തു. അവന് സേവ ചെയ്യുന്നതിനായി അവൾ പ്രചോദനത്തിലായിരുന്നു. നിങ്ങളും ആയിരിക്കേണ്ടത് ആ ഒരു കാര്യത്തിൽ മാത്രമാകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് നിങ്ങളൊരു പാപിയാകുന്നു എന്ന് പറയാനിടയാക്കട്ടെ. നിങ്ങളൊരു തെറ്റുകാരനാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ തിരുവെഴുത്ത് പ്രകാരം തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തിരുവെഴുത്തിൽ കൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരട്ടെ. അതെന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന്റെ സകല തിരുവെഴുത്തും നേരായ ഒരു മാർഗത്തിൽ കൂടി മാത്രമേ ഉത്തേജിപ്പിക്കുകയുള്ളൂ. യാതൊരു കാരണവുമില്ലാതെ അത് ഒഴി കഴിഞ്ഞു മാറിപ്പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഒരിക്കലും അത് നിങ്ങൾക്ക് യാതൊരു നന്മയും ചെയ്യുകയില്ല. കാരണം പരിശുദ്ധാത്മാവിന് നിങ്ങൾക്കൊരു പ്രചോദനം നൽകാൻ കഴിയും. എന്നാൽ ആ പ്രാണൻ ദൈവത്തോട് നിരപ്പായില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈ ആഴ്ചയിൽ നാം കണ്ടിരുന്നതുപോലെ അതെങ്ങനെയായാലും യാതൊരു പ്രയോജനവും തരികയില്ല. ഓർക്കുക, കള്ള അഭിഷിക്തർ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. കള്ള യേശുക്കളല്ല, കള്ള ക്രിസ്തുക്കൾ, അഭിഷിക്തർ, കഴിയാമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. ശ്രദ്ധിക്കുക, അവൾക്ക് അവനുവേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാനുണ്ടായിരുന്നു. അവൾ അവനെ കുറിച്ച് കേട്ടിരുന്നു. ഇപ്പോൾ അവളുടെ സ്വന്തം കണ്ണുകളാൽ അവൾ കാണുകയും ചെയ്തു. അവൾക്കൊരു ശുശ്രൂഷ ചെയ്യാനുണ്ടായിരുന്നു. അതുമായിട്ട് അവൾക്ക് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയായാലും ആ ശുശ്രൂഷ ചെയ്യുന്നതിനായി അവൾ മുന്നോട്ട് കുതിക്കുകയും ദൈവം അവൾക്ക് വെള്ളവും തൂവാലയും അവന്റെ കാൽ കഴുകുന്നതിനായി ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അവളുടെ ജീവിതകാലം മുഴുവൻ ജീവനുള്ള ഒരു ദൈവത്തെ കുറിച്ച് അവൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ സ്വന്തം കണ്ടുകൊണ്ട് കാണുകയും ചെയ്തു. അത് അവൻ തന്നെയാകുന്നു എന്ന് അവൾ അറിയുകയും പ്രചോദനം അവളുടെ മേൽ വരികയും ചെയ്തിട്ട് ഇതാകുന്നു ആ സന്ദേശവാഹകൻ എന്ന് പറഞ്ഞു. അവനൊരു ശുശ്രൂഷയുടെ ആവശ്യമുണ്ടായിരുന്നു. അവനെ സേവ ചെയ്യുന്നതിന് അവളുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു. അവന്റെ കാലുകൾ പൊടിപറ്റി അഴുകേറിയതായിരുന്നു. എങ്ങനെയൊക്കെ ആയാലും അവൾ അവനൊരു ശുശ്രൂഷ ചെയ്യുന്നതിനായി മുന്നോട്ടായികയും ചെയ്തു. കാരണം അത് ചെയ്യുന്നതിനായി അവൾ പ്രചോദിപ്പിക്കപ്പെട്ടിരുന്നു. ഓ പിമ്പോക്കനായി സഭയിലെ അംഗമേ, സഭാ സംഘടനയിലെ മനുഷ്യ അല്ലെങ്കിൽ സ്ത്രീയെ, ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ആവശ്യത്തെ നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? പ്രചോദനം മാത്രമാണ് നിങ്ങളുടെ മേൽ വരേണ്ടതെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള നാഴിക ഇതാകുന്നു. അവളുടെ കണ്ണുകൾ കൊണ്ട് അവനെ കണ്ടു. ബാക്കിയുള്ളവർ അവിടെ നിന്നുകൊണ്ട് അവനെ പരിഹസിച്ചിരുന്നു. അവന്റെ സന്ദേശത്തെ അവർ വിശ്വസിച്ചിരുന്നില്ല. തുറന്നു പറയുകയാണെങ്കിൽ ആതിഥേയ പാസ്റ്ററായ ശിമയോനും അവനെ പരിഹസിക്കുന്നതിനായി അവനെ അവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ അപ്പോൾ പിശാച് അവൻ ഇത് പറയുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചു കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു പ്രവാചകനാണെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ നോക്കൂ, അവൻ ആരായിരുന്നുവെന്ന് അവന് വെളിപ്പെടുക പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ മേൽ യാതൊരു പ്രചോദനത്തിനും വരാൻ പറ്റുകയില്ലായിരുന്നു. കാരണം അത് വരുന്നതിനായി അവിടെ യാതൊന്നുമില്ലായിരുന്നു. എന്നാൽ അത് അവളുടെ മേൽ വന്നിരുന്നു. അവനെ കുറിച്ചുള്ള സകല വിമർശനങ്ങൾക്കും അപ്പുറേ അവളുടെ കണ്ണുകൾ അവനെ കണ്ടിരുന്നു. അവൻ തന്നെയായിരുന്നു എന്ന് അവൾ വിശ്വസിച്ചു. നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകളായിരുന്നു. പ്രവാചകന്മാർ പറഞ്ഞിരുന്ന എല്ലാ വചനങ്ങളും അവനായിരുന്നുവെന്നും അവനിൽ അത് ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവൾ അറിഞ്ഞിരുന്നു. അവൻ ഈ ഭൂമിയിലായിരിക്കുന്നു എന്നവൻ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ അവനെ കണ്ടിരിക്കുന്നു. അവൾ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. വചനം ജഡമായ മശീഹായെ, ഇമ്മാനുവേലിനെ അവൾ കണ്ടു. അവളുടെ വിശ്വാസത്തിന്റെ സ്പന്ദനത്തിന് അവൾ ഒരു മാർഗം തുറന്നപ്പോൾ അത് അവൾ ജീവിക്കുന്ന സമയത്ത് അവൻ ആരായിരുന്നുവെന്നും അവളെ പോലെയുള്ള പാപികൾക്ക് വേണ്ടി അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നുവെന്നും അങ്ങനെയുള്ള ഒരു വെളിപ്പാടായിരുന്നിട്ട് അവൾ അവന്റെ ആവശ്യങ്ങളെ അവൾ എങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ തന്നെ ആ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയുണ്ടായി. ഒരു യഥാർത്ഥ രോഗശാന്തി വരുന്നത് ആ രീതിയിലാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നുമിരിക്കുന്നു, അവന്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ടുമ്പോഴാകുന്നു. അവന്റെ സാന്നിധ്യത്തെ ഇവിടെ കാണുന്നതിനായി അത് പ്രചോദിപ്പിക്കപ്പെടുമ്പോൾ വിശുദ്ധ മാർക്കോസ് 11 അല്ലെങ്കിൽ ലൂക്കോസ് 17:30 അവൻ സോദോമന് മുമ്പ് ചെയ്തതുപോലെ മനുഷ്യ ശരീരത്തിൽ തന്റെ ജനങ്ങളുടെ ഇടയിൽ ഈ അന്ത്യകാലത്ത് അവനെ തന്നെ സ്വയം വെളിപ്പെടുത്താൻ പോകുന്നു. നിങ്ങളത് കാണുമ്പോൾ എന്തോ നിങ്ങളുടെ മേൽ വന്ന് പതിക്കുന്നു. ആ ക്യാൻസർ അവിടെ തന്നെയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കാം. രോഗി പറഞ്ഞേക്കാം, എനിക്ക് 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 എങ്ങനെ നടക്കാൻ, ഞാൻ എങ്ങനെ നടക്കാൻ പോവുകയാണ് അറിയില്ല, എന്നാൽ ഞാൻ എങ്ങനെയായാലും നടക്കാൻ പോവുകയാണ്, എങ്ങനെ ചെയ്യാൻ പോകുന്നുവെന്ന് എനിക്കറിയില്ല. അവൾ അവനെ ശുശ്രൂഷിച്ചതിനായി മുൻപോട്ട് പോയി, കാരണം പ്രചോദനം അവളുടെ മേൽ വന്നിട്ട് അത് ആ നാഴികയും അത് ആ ദൂതനും അത് ആ മസിഹായും രോഗശാന്തിക്കായിട്ടുള്ളവനാണെന്നും അവൾ അറിയുകയും അവൾ അത് വിശ്വസിക്കുകയും ചെയ്തു. അവനൊരു ശുശ്രൂഷയുടെ ആവശ്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിട്ട് അവൾക്കത് ചെയ്യാമെന്ന് യാതൊന്നും കാണിക്കാതെ അവൾ അത് ചെയ്തു. അവൾ അവളുടെ പ്രചോദനത്തിനനുസരിച്ച് മുൻപോട്ട് പോയി. ശ്രദ്ധിക്കുക, ദൈവം അവളുടെ കണ്ണുനീരിന്റെ ഗ്രന്ഥികളുടെ ഉറവയെ അവളുടെ കണ്ണുകളിൽ തുറന്നു. അതേ കണ്ണുകൾ അതേ ചെവികൾ അവനെ കേട്ടിരുന്നു, കണ്ണുകൾ അത് കണ്ടിരുന്നു, അത് ആനന്ദത്താൽ പൊട്ടിവിടർന്നു. അതിനുശേഷം അടുത്തതായി ദൈവം നൽകിയ നീണ്ട മുടിയും അതോടൊപ്പം കണ്ണുനീർ ഒഴുകിയിരുന്നു. ദൈവം മുടി കൊണ്ടും അവളുടെ കണ്ണുനീർ കൊണ്ടും അവൾക്ക് തോർത്തുണ്ടാക്കിയിരുന്നു. അവന്റെ ആവശ്യങ്ങൾ അവൾ ശുശ്രൂഷ ചെയ്യുകയും അത് ജീവനുള്ള ദൈവത്തിന്റെ ആവശ്യങ്ങളായിരുന്നു. അവൾ അതിനെക്കുറിച്ച് കേട്ടിരുന്നു, എന്നാൽ അവൾ അവനെ ഇപ്പോൾ കണ്ടിരിക്കുകയും അവൾക്കൊരു ശുശ്രൂഷ അവന് വേണ്ടി ചെയ്യുന്നതിന് കഴിഞ്ഞു. ഓ പാപിയെ, ഇപ്പോൾ ഈ ആവശ്യങ്ങളെ നീ കാണുമ്പോൾ അതുപോലെ നീയും എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവന് നിന്റെ ശുശ്രൂഷ ആവശ്യമായിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ വേദപുസ്തകത്തിൽ കേട്ടിരുന്നവനായ അവനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നു. നാം അവനെ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ വന്ന് അവൻ എന്താണ് ചെയ്തതെന്ന് കണ്ടിരുന്നു. നാം അവനെ യോഗങ്ങൾക്ക് ശേഷം യോഗങ്ങളിലായി കണ്ടിരിക്കുന്നു. അതിനുശേഷവും ചിലപ്പോൾ നാം തണുത്തും വ്യത്യസ്തതയും ഇരുന്ന് പറയും, അതേ തിരുവെഴുത്ത് അത് പറയുന്നു എന്ന് ഞാൻ അറിയുന്നു, ഓ അത് പ്രവർത്തിച്ച് ഞാൻ കണ്ടിരിക്കുന്നു. നോക്കൂ, നമുക്ക് യാതൊരു അത്യുത്സാഹവും ഇല്ലാതെ അത് നമ്മളുടെ മേൽ ശരിയായി പതിച്ചിട്ടില്ലാത്ത രീതിയിൽ നാം കാണപ്പെടുന്നു. അവിടെ എന്തെങ്കിലും ഉള്ളതായിട്ട് കാണപ്പെടുന്നില്ല. ഒരു കൊള്ളിയെടുത്ത് തീപ്പെട്ടി ഒരയ്ക്കുന്നത് പോലെയാകുന്നു. ആ കൊള്ളിയുടെ മേൽ സൾഫർ തിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന് കത്തിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഉരച്ച് ഉരച്ച് ഉരച്ചുകൊണ്ടിരിക്കാൻ കഴിയും, എന്നാൽ എന്തെങ്കിലും രാസവസ്തു അതിലുള്ള സൾഫർ നശിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അത് പിന്നെ കത്തുകയോ അവിടെ വെളിച്ചമുണ്ടാകുകയോ ചെയ്യുകയില്ല. സൾഫറുമായി കൂട്ടി ഉരയേണ്ട ആ രാസവസ്തു ആ ലോഹത്തിന്മേൽ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അത് കത്തും. ഈ അന്ത്യകാലത്തെ സന്ദേശത്തിന്റെ യഥാർത്ഥവും സത്യവുമായി തിരുവെഴുത്തുകൾ ന്യായീകരിക്കപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ കാണുകയും അവന്റെ ജീവകാലത്ത് അവൻ എന്ത് ചെയ്തിരുന്നു എന്ന് നിങ്ങൾ കേൾക്കുകയും തിരുവെഴുത്തുകൾ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ സോദോമന്റെ അവസ്ഥയ്ക്ക് തൊട്ട മുമ്പായി ദൈവത്തിന്റെ ക്രോധം അതിന്മേൽ കത്തിയേരുകയും യേശു തന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് മനുഷ്യ ശരീരത്തിൽ രൂപം കൊണ്ട് അവൻ ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് തിരികെ വരുന്നത് കണ്ടുവരിക്കുന്നു. ദൈവമേ, ഇത് നമ്മുടെ ആത്മാക്കളെ മഹത്വത്തിലേക്ക് കുലുക്കേണ്ടതായിരിക്കുന്നു. അത് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതാകുന്നു. എന്തുകൊണ്ടാണ് അതിന്മേൽ അത് വീണുകൊണ്ടിരിക്കുന്നത്? സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വേദപുസ്തകത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. അവൻ തിരിഞ്ഞിട്ട് അവളോട് അവളുടെ കുഴപ്പം എന്താണെന്ന് പറയുകയും അവളുടെ വിശ്വാസം അവളെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇപ്പോൾ ലോകം സോദോമിന്റെ അവസ്ഥയിലായിട്ട് ഈ ലോകം കത്തിയരിക്കപ്പെടുന്നതിന് മുമ്പ് അതേ കാര്യം തന്നെ അവൻ വീണ്ടും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പുതിയ നിയമം, പ്രവാചകൻ, ദൈവപ്രവാചകൻ, പ്രവാചകന്മാരുടെ പ്രവാചകൻ, സകല പ്രവാചകന്മാരുടെ ദൈവം, ദൈവത്വത്തിന്റെ പരിപൂർണത ദേഹരൂപമായി ദൈവം ഒരു ജഡത്തിൽ വെളിപ്പെട്ടത് ഉത്പത്തിയിലെ സൃഷ്ടാവാകുന്നു. ഹല്ലേലൂയ! ഇത് അവന്റെ വചനമാകുന്നു. അത് സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞു. ഇപ്പോൾ നാം സോദോമിന്റെ അവസ്ഥയെ കാണുന്നു, നാം ലോകത്തെ അവസ്ഥയിൽ കാണുന്നു. നാം ഇപ്പോൾ അവൻ കടന്നു വന്ന് ശരിക്കും അവൻ ചെയ്യുമെന്ന് പറഞ്ഞത് കൃത്യമായും ചെയ്തു കാണുന്നു. നാം അവനെ കുറിച്ച് ഇപ്പോൾ കേട്ടിരുന്നു, ഇപ്പോൾ നാം അവനെ കാണുന്നു. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി കേട്ടിരുന്നു, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകളാൽ കാണുന്നു. ആമേൻ. എന്റെ സ്വന്തം കണ്ണുകളാൽ അവനെ കാണുന്നു. ഇതെന്തൊരു നാഴികയായിരിക്കണം, ഇതെന്തൊരു സമയമായിരിക്കണം. അവന്റെ വചനത്തിന്റെ ഉറപ്പിക്കലാകുന്നു. എല്ലായ്പ്പോഴും വചനം ഉറപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവം തന്റെ വചനത്തിൽ കൂടി സംസാരിക്കുകയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിന് സ്വയം ദൃശ്യതയിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇതാ, തെരുവിൽ നിന്നൊരു വേശ്യ വേദിയിലേക്ക് വന്ന് യേശുവിന്റെ മുമ്പിൽ വീണിട്ട് അവന്റെ പാദങ്ങളെ കണ്ണുനീർ കൊണ്ട് കഴുകുകയും അവളുടെ മുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. ദൈവം ആ പ്രവൃത്തി ആദരിച്ചിട്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? നോക്കൂ, അവൾ എത്ര വൃത്തികെട്ടവളായിരുന്നു, എന്നാൽ എന്തോ അവളുടെ മേലെത്തിയിരുന്നു. അവൾ ഏതെൻ തോട്ടത്തിൽ നിന്നുള്ള വാഗ്ദത്ത വചനമായ സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും എന്നുള്ളത് അവൾ കണ്ടിരുന്നു. കന്യകയിൽ കൂടി ജനിച്ച മശിഹായെ അവൾ കണ്ടിരുന്നു. അവൻ കന്യകയിൽ കൂടി ജനിച്ചിരിക്കണം എന്ന് അവൾ കേട്ടിരുന്നു. എന്നാൽ അവർ ആ മനുഷ്യൻ ഭൂമിയിലായിരിക്കുന്നു എന്ന് കേട്ടു. ഒരു ചെറുപ്പക്കാരനായ റബ്ബി പ്രവാചകൻ രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് അവൾ കേട്ടു. അവൾ അത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഇതാ തെരുവിൽ കൂടി അവൾ വരികയും ചുറ്റുമായി നടക്കുകയും ചുറ്റുമായി നോക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവൾ അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായ വലിയ വിരുന്ന് കാണുന്നതിനിടയായി. അവൾ വേലിയിൽ കൂടി അകത്ത് കടന്ന് നോക്കി. അവിടെ അതാ അവൻ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ അതാ അവനാകുന്നു. എന്തോ അവളോട് പറഞ്ഞു, അതവനാകുന്നു. നോക്കൂ, അവൾക്ക് പ്രചോദനത്തിലെത്താൻ അത്രമാത്രം മതിയായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് നോക്കുക. അവൾ വചനം ജഡമായതിനെ കണ്ടു. അവൾ അവളുടെ ചെവിയാൽ കേട്ടിരുന്നു, ഇപ്പോൾ അവളുടെ കണ്ണുകളാൽ കണ്ടിരിക്കുന്നു. ഇപ്പോൾ അന്ത്യനാളുകളിലെ സഭയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു വാഗ്ദത്തമുള്ളത് എല്ലാവരും അറിയുന്നുവല്ലോ. സഭയ്ക്കതിന്റെ വർത്തമാനകാലത്തെ അവസ്ഥയിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നിവൃത്തിയാക്കാൻ കഴിയില്ലെന്നും ആ മഹത്തായ ഉത്തരവിനെ മണമാട്ടിയെ ഒരിക്കലും പുറത്താക്കാൻ കഴിയില്ലെന്നും അറിയാം. ആര് പിന്നെ അത് ചെയ്യും? പെന്തക്കോസ്തുകാർ ചെയ്യുമോ? ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കണം. അവരിൽ മറ്റാരും തന്നെ ചെയ്യുകയില്ല. അത് ഗോതമ്പിന്റെ മേലുള്ള തോണാകുന്നു. അത് പുറത്തു വന്നപ്പോൾ ഗോതമ്പിനെ പോലെ കാണപ്പെട്ടു. എന്നാൽ അതിൽ യാതൊരു ഗോതമ്പുമില്ലായിരുന്നു. അത് തുറക്കുകയും വിത്തമണി അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അവർ സംഘടനയുണ്ടാക്കിയിട്ട് അവർ അവരെ തന്നെ കൊന്നുകളഞ്ഞു. അവിടെയാണ് അവർ മരിക്കുന്നത്. അവ തണ്ടുകളാകുന്നു. എന്നാൽ ഗോതമ്പ് അതിൽ കൂടെ കടന്നു വന്നിട്ട് ഇപ്പോൾ അത് മണവാട്ടിയുടെ രൂപത്തിലേക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടി മണ്ണിലേക്ക് വീണ ഗോതമ്പ് വിത്ത് അതിനവിടെ കിടന്ന് മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ വിമർശകർ പറയുന്നത് കരുണാമയനായ ഒരു ദൈവം ചെങ്കടൽ തുറക്കാൻ കഴിഞ്ഞിട്ട് ആ പാവം ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് തിന്നുന്നതിനും കത്തിയരിക്കുന്നതിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവിടെ നിന്നുകൊണ്ട് എങ്ങനെ അനുവദിക്കാൻ കഴിയും? അതിങ്ങനെ ഒരുക്കിയിട്ട് അവനത് പരിഹസിച്ചതായി കാണപ്പെടുന്നു. ആ പാവം അറിവില്ലാത്തവൻ, അവനിതറിയാമോ, ഗോതമ്പ് മണി ഭൂമിയിൽ വീണിച്ചാകാതെ അതിന് കഴിയുകയില്ല. ആ ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടി അതിന് മരിക്കേണ്ടിയിരുന്നു. അത് മറ്റേതൊരു ഗോതമ്പ് വിത്തിനെ പോലെ മണ്ണിനടിയിലായി കുഴിച്ചിടപ്പെട്ടിട്ട് ആദ്യത്തെ മതപരിഷ്കരണത്തിൽ ലൂഥറിന്റെ രണ്ട് ഇതളുകളുമായും തണ്ടുമായും കടന്നു വരേണ്ടിയിരുന്നു. തണ്ടും പൂമ്പടിയും കൊണ്ടുവരാനായി വെസ്ലിയുടെ ആ മഹത്തായ മിഷനറി കാലഘട്ടത്തിൽ കൂടെ അതിന് കടന്നു വരേണ്ടിയിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരെ മിക്കവാറും ചതിക്കുന്നതിന് കൃപാവരങ്ങളുടെ യഥാസ്ഥാനത്താക്കലാക്കിയ പെന്തിക്കോസ്തിൽ കൂടെ അതിന് കടന്നു വരേണ്ടിയിരുന്നു. കാഴ്ചയ്ക്കതൊരു ഗോതമ്പ് മണി പോലെ കാണപ്പെട്ടു. എന്നാൽ തുറന്നു നോക്കുക, അവിടെ യാതൊരു ഗോതമ്പ് വിത്തുമില്ല, വെറുമൊരു തോട് മാത്രമാകുന്നു. എന്നാൽ അതിന് പിന്നിലായി പിന്നീട് അവർ ഏകമാത്രക്കാരെയും തൃതീയക്കാരെയും ദ്വിതീയക്കാരെയും സംഘടിക്കാൻ തുടങ്ങിയും ദൈവസഭ എന്ന സംഘടനയായും മറ്റും അവയെല്ലാം കൂടി രൂപപ്പെടുകയും അവിടെ കൃത്യമായും ശരിക്കും മരണമാകുന്നു. അങ്ങനെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗോതമ്പിന് വേണ്ടി ഒരു തണലായിട്ട് അതിൽ കൂടി അത് എല്ലാ സമയത്തും വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ തോട് പിന്നിലേക്ക് മാറാൻ തുടങ്ങിയും ഗോതമ്പ് കാണപ്പെടാൻ തുടങ്ങിയും ചെയ്തിരിക്കുന്നു. ഇതൊരു പെന്തിക്കോസ്തുകാരുടെ കാലമല്ല, ഇതൊടുക്കത്തെ നാളിന്റെ കാലമാകുന്നു. ഇത് മണവാട്ടിയുടെ കാലമാകുന്നു. ഇത് സന്ധ്യാസമയത്തെ വെളിച്ചമാകുന്നു. ദൈവത്തിന്റെ മാതൃകയെ പിന്തുടരാൻ മലാഖി 4 ഇപ്പോൾ നിവൃത്തിയായിരിക്കണം. ഇത് ലൂക്കോസ് 17:30 നിവൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടാമത്തെ, കൂടാതെ യിരെമ്യാവ്, ബാക്കിയുള്ളവരെല്ലാം അതിനെക്കുറിച്ച് യോവേൽ ഈ ദിവസങ്ങൾക്കായി പറഞ്ഞിരുന്നു. ഇതാ ദിവസമാകുന്നു. കർത്താവേ, ഞാൻ കേട്ടിരുന്നു, അത് കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. എത്രയധികം കപടധാരികളായ അനുകാരികൾ ഉയർന്നാലും മോശം ചെയ്തതുപോലെ ചെയ്യാനായി NS മെമ്പേഴ്സും അവരുടെ സകലവിധമായ അടവ് പരിപാടികൾ കൊണ്ടുവന്നാലും അത് അവരെയും അഹരോനെയും ഒരിക്കലും ഇളക്കിയില്ല. അവർ അറിഞ്ഞിരുന്നു, ഇയ്യോബിനെ പോലെ അവരുടെ പ്രചോദനം ആരിൽ നിന്ന് വന്നിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. അത് യഹോവയോ മരണി ചെയ്യുന്ന വചനമാകുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അവരെ കുറിച്ച് സംസാരിച്ച അതേ വേദപുസ്തകം ഈ അനുകാരികൾ അന്ത്യനാളുകളിലും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ മതഭക്തിക്കാരായ സഭാ സംഘടനകൾ എന്തെങ്കിലും തുടങ്ങിയപ്പോഴായിരുന്നു. ആരാണ് ആദ്യം തുടങ്ങിയത്? മോശയായിരുന്നുവോ അതോ ആരായിരുന്നു? അവർ അതാദ്യം തുടങ്ങിയിരുന്നുവെങ്കിൽ മോശ വെറും ഒരു വിദൂഷകനായിരുന്നേനെ. ഇപ്പോൾ നമുക്ക് എല്ലാ തരത്തിൽപ്പെട്ട വിവേചനക്കാരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് അത് നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന്റെ യഥാർത്ഥമായ കാര്യങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞു കളയുവാൻ ശ്രമിക്കുന്നു. ആ കാര്യങ്ങൾ ദൈവം തന്റെ തിരുവെഴുത്തുകളാൽ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നവയാകുന്നു. നാം നമ്മുടെ ചെവികളാൽ കേട്ടിരിക്കുകയും ഇപ്പോൾ നമ്മളുടെ കണ്ണുകളാൽ കാണുകയും ചെയ്യുന്നു. ആമേൻ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ സകല ഹൃദയത്തോടും കൂടി അത് പ്രചോദനമാകുന്നു. ആ നാളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ആ നാളിൽ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു തന്റെ ജനങ്ങളുടെ ഇടയിൽ വെളിപ്പെടുകയുണ്ടായി. അബ്രഹാമിന്റെയും അവന്റെ കൂട്ടത്തിന്റെയും മുന്നിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരികയും ഒരു സാധാരണ രീതിയിൽ കാഴ്ചയ്ക്ക് കാണപ്പെടുന്ന മനുഷ്യൻ തന്റെ പൊടിയോടുകൂടിയ വസ്ത്രങ്ങളുമായി നടന്നു വന്നിരുന്നു. അവന്റെ പിൻഭാഗം കൂടാരത്തിലേക്ക് തിരിഞ്ഞിട്ട് അവൻ ചോദിച്ചു, നിന്റെ ഭാര്യയായ സാറ എവിടെ? സാറ എന്നല്ല സാറ എന്നും അബ്രാം എന്നല്ല അബ്രഹാം എന്നും അവന്റെ പേര് വിളിച്ചിരുന്നു. അവൾ എവിടെയെന്ന് ചോദിച്ചു. അതിനവൻ നിനക്ക് പിന്നിലായി കൂടാരത്തിലാകുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ജീവന്റെ സമയത്തിനനുസരിച്ച് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിയെത്തുന്നതാണ്. അപ്പോൾ സാറ അടക്കിച്ചിരിക്കുകയുണ്ടായി. സാറ എന്തിനു ചിരിച്ചു എന്നവൻ ചോദിച്ചു. ഇപ്പോൾ അവനത് വാഗ്ദത്തം ചെയ്തിരുന്നു. ആ ജനങ്ങൾ ഒരു വാഗ്ദത്ത സന്തതിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ ഈ സഭാ സംഘടനകളിൽ അവർ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രമാത്രം അഭിനയങ്ങൾ നടത്തുന്നതെന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അവരുടെ പ്രവൃത്തികൾ അവർ അതല്ല എന്ന് തെളിയിക്കുന്നു. അത് ശരിയാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. അവരെല്ലാമായിട്ട് ചിന്തിക്കുന്നത് സഭാ സംഘടനയിൽ അംഗങ്ങളെ ഉണ്ടാക്കുക എന്നതാണ്. എന്നാൽ ഒന്നിവിടെയും ഒന്നവിടെയുമായി ചില ആളുകൾ ഉണ്ടായിട്ട് അവർ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. അവർ കാത്തിരിക്കുന്നു. എന്തായാലും അവർക്ക് വേണ്ടി മാത്രം അവൻ സ്വയം അവനെ വെളിപ്പെടുത്തും. അവർ മാത്രം അവനെ മനസ്സിലാക്കും. അവൻ ആരായിരുന്നുവെന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം മനസ്സിലാക്കിയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, അവിടെ ഏകദേശം 3 കോടി ജനങ്ങൾ യഹൂദന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവൻ വരികയും വന്നിട്ട് പോവുകയും ചെയ്യുന്നതുവരെ അവരിൽ 1/3 ഭാഗം പോലും അവൻ അവിടെയായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ കാത്തിരിക്കുന്നവർക്കായി വേണ്ടി സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തി. യോഹന്നാൻ സ്നാപകനും യോഹന്നാനാൽ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാരും കൂടാതെ ദേവാലയത്തിലുണ്ടായിരുന്ന അന്ധിയായ അന്നയും മറ്റുമായിരുന്നു. കൂടാതെ പുരോഹിതനായ ശിമയോന് താൻ ക്രിസ്തുവിനെ കാണുമെന്ന് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടിരുന്നു. ബാക്കിയുള്ള ആ മഹാന്മാരായ മതഭക്തരായ നേതാക്കൾക്കും വേദപണ്ഡിതന്മാർക്കും ഇത് കഴിയാവുന്നിടത്തോളം മറഞ്ഞുകിടന്നിരുന്നു. വിത്ത് അവിടെ നേരത്തെ ഉണ്ടെങ്കിൽ മാത്രമേ മഴയ്ക്ക് ആ വിത്തിനെ മുളപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് നിങ്ങളുടെ പിതാവിൽ നിങ്ങളൊരു ജീവാണുവായിരുന്നതുപോലെയാകുന്നു. അവൻ നിങ്ങളെ അറിഞ്ഞിരുന്നില്ല. എന്നിരിക്കലും നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നു. എന്നാൽ നിങ്ങളുടെ മാതാവിന്റെ ശയനഭൂമിയിൽ കൂടി അവന്റെ സ്വരൂപത്തിൽ നിങ്ങൾ വെളിപ്പെടുകയും പിന്നെ അവന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. ദൈവം മഹാനായ ദൈവം. നിങ്ങളുടെ പക്കൽ നിത്യജീവനുണ്ടെങ്കിൽ പിന്നെ നിത്യജീവന്റെ ജീവാണു ആദിയിൽ ദൈവത്തിലായിരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ അവന്റെ വിചാരത്തിലായിരിക്കുകയും നിങ്ങളുടെ പേരും മറ്റെല്ലാമാകുന്നു. അങ്ങനെ അവൻ തന്റെ മുന്നറിവിനാൽ ഇത് കാണുന്നതിനായി നിങ്ങളെ മുൻനിയോഗിച്ചു. അങ്ങനെ മുൻനിയോഗിക്കപ്പെടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കാണുകയില്ല. എന്നാൽ ഓർക്കുക, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ നാഴിക ഇതാ ഇവിടെയായിരിക്കുന്നു. നിങ്ങൾ അവനെ വിശ്വസിക്കയില്ലേ? നിങ്ങളുടെ ജീവനെ അവന് കൊടുക്കുക. എനിക്ക് നിർത്തേണ്ടിയിരിക്കുന്നു. ഇത് 9 മണി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ തലകളെ
വണങ്ങാം.
നിന്നെ കുറിച്ചൊരു കേൾവി ഞാൻ കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു. കർത്താവ് യേശുവേ, ഈ ജനങ്ങൾ അവർ കാത്തിരിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കണമേ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ തിരയാനും അവനത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ പരീക്ഷിക്കാനും നിങ്ങളുടെ പ്രാണനെ പരീക്ഷിക്കാനും നിങ്ങൾ വാസ്തവമായും വിശ്വസിക്കുന്നുണ്ടോ എന്ന് കാണുന്നതിനുമായി ഞാൻ അവനെ ഇതിനായി അനുവദിക്കാൻ പോകുകയാണ്. അവിടെ ഒരു സ്വല്പം സന്ദേഹം കിടക്കുന്നതായി കണ്ടുപിടിച്ചാൽ നിങ്ങൾ കൈകൾ ഉയർത്തുമോ? അപ്പോൾ കർത്താവ് യേശുവേ, ഞാൻ നിന്നെ കാണാനിടയാകട്ടെ. ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു, എന്നാൽ വാസ്തവമായും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഞാൻ നിന്നെ കാണാനിടയാകട്ടെ. ഞാൻ വിശ്വസിക്കും എന്ന് പറയുമോ? ശരി, അത് നന്നായിരിക്കുന്നു. ആരെങ്കിലും ഇവിടെ അവനെ നിങ്ങളുടെ രക്ഷിതാവായി അറിയാത്തവരായിട്ടുണ്ടോ? നിങ്ങൾ കൈകൾ ഉയർത്തുമോ? ഞാനൊരു പാപിയാണെങ്കിൽ എന്നാൽ എനിക്ക് നിന്നെ ഒന്ന് കാണുവാൻ നീ എന്നെ ഇടയാക്കിയാൽ കർത്താവായ യേശുവേ, അവർ സംസാരിക്കുന്ന ഈ വാക്കുകളെ വെളിപ്പെടുത്തി തരൂ എന്ന് പറയുമോ? അപ്രകാരമാണ് ഇയ്യോബ് നിന്നെ കണ്ടതെന്ന് ഞാൻ അറിയുന്നു. അപ്രകാരമാണ് അബ്രഹാം നിന്നെ കണ്ടതെന്ന് ഞാൻ അറിയുന്നു. അപ്രകാരമാണ് ബാക്കിയുള്ളവരെല്ലാം നിന്നെ കണ്ടതെന്ന് ഞാൻ അറിയുന്നു. കാരണം ഇത് നിന്റെ വാക്തത്വ വചനമാണ് ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ എല്ലാ തരത്തിൽപ്പെട്ട കാര്യങ്ങളും അടവ് പരിപാടികളും കേട്ടിട്ടുണ്ട്. എന്നാൽ അന്ത്യകാല നാളുകളിലേക്ക് ഒരു സന്ദേശം ഈ ദേശത്തുണ്ട്. അത് നദിക്കരയിൽ വെച്ച് 1933 ഒരു ദൂതനാൽ അരളി ചെയ്യപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രോഗശാന്തിയുടെ ശുശ്രൂഷകൾ തുടരുന്നതായി ഞാൻ കേട്ടിരിക്കുകയും അത് സംഭവിക്കുമ്പോൾ അതിന് ആ പഴയ സഭാസംഘടനയുടെ പ്രവർത്തന രീതിയിൽ നിൽക്കാൻ കഴിയില്ലെന്ന് ഞാൻ അറിയുന്നു. അതിനുവേണ്ടി അത് അയച്ചിട്ടില്ല. ഒരിക്കലും അത് അവിടെ നിന്നിട്ടുമില്ല. മോശം വന്നിട്ട് നോഹയെ പോലെ ഒരു പെട്ടകമുണ്ടാക്കി മിസ്രൈമിലെ നദിയിലേക്ക് ഒഴുക്കി രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നേനെ? ഹോ, ഇല്ല, നോക്കൂ, ഇല്ല. അവന്റെ പക്കൽ ദൈവത്തിൽ നിന്നൊരു സന്ദേശമുണ്ടായിട്ട് അവൻ അതിന്റെ വെളിപ്പെടുത്തലായിരുന്നു. ആ പ്രവാചകൻ ദൃശ്യത്തിൽ ഉയർന്നു വരുന്നത് തന്നെ ഇസ്രായേലിനെ അവിടെ വെച്ച് തന്നെ തെളിയിക്കേണ്ടതിനായിരുന്നു. 400 വർഷങ്ങളായി അവർക്കൊരു പ്രവാചകനില്ലായിരുന്നു. അവർക്കൊരു പ്രവാചകൻ ഇല്ലാതായിരുന്നിട്ട് ഇവിടെ ഇതാ ഒരു പ്രവാചകൻ ദൃശ്യത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു. എന്തോ സംഭവിക്കാൻ പോകുകയായിരുന്നു എന്നവർ അറിഞ്ഞിരിക്കേണ്ടിയിരുന്നു. ഇസ്രായേലിന്റെ പക്കൽ 100 വർഷത്തോളമായി ഒരു പ്രവാചകൻ ഇല്ലായിരുന്നു. അവിടെ ഇതാ യേശു ദൃശ്യത്തിൽ വന്നിരുന്നു. കിണറ്റിക്കരയിലെ സ്ത്രീ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 400 വർഷങ്ങളായിട്ട് ഒരു പ്രവാചകൻ ഇല്ലാതിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവളുടെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്കൊരു സഭാകാലഘട്ടം മതപരിഷ്കർത്താക്കളിൽ കൂടി വാഗ്ദത്തം ചെയ്തിരിക്കുകയും നമുക്കത് കിട്ടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അവൻ മലാഖിയുടെ നാലിൽ അന്ത്യകാലത്ത് തന്നെ മാതൃക സൂക്ഷിച്ചു വെക്കുകയും എന്ത് സംഭവിക്കുമെന്നാൽ അത് മക്കളുടെ ഹൃദയം തിരികെ അപ്പസ്തോലിക പിതാക്കന്മാരിലേക്ക് തിരിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാകുന്നു. സഭാ സംഘടനകളിൽ സിദ്ധാന്തങ്ങളിലുമായി ഇത് അത്രയും തകർച്ച പറ്റുകയും അത് ചാകുന്നതുവരെ അതിനെ തുണ്ടം തുണ്ടമായി കീറിയിരിക്കുന്നു. അതൊരു വാഹിനി മാത്രമായിരുന്നു. അതിനുശേഷം അവൻ ഏഴാമത്തെ ദൂതന്റെ നാഴികയിലുള്ള സന്ദേശത്തിൽ ഏഴ് മുദ്രകൾ വെളിപ്പെടുമെന്നും ദൈവത്തിന്റെ മർമ്മം വെളിവാക്കപ്പെടും എന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. വെളിപാട് പത്തിൽ ഏഴാമത്തെ ദൂതൻ താൻ കാഹളമൂതുന്ന നേരത്ത് രോഗശാന്തിയുടെ നേരത്തല്ല, രോഗശാന്തിയെ പിന്തുടരുന്ന സന്ദേശത്തിന്റെ സമയത്താകുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നിടത്തോളം അവൻ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. എന്നാൽ ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹാ, അത് തെറ്റായിരുന്നു. ഇയ്യോ, അവൻ എന്തെങ്കിലും സംഭവിക്കുന്നതുവരെ അവൻ മഹാനായിരുന്നു. നോക്കൂ, ഇതെല്ലായ്പ്പോഴും ആ രീതിയിലാകുന്നു. വിശ്വസിക്കുക, നിങ്ങൾ അവനെ ഇപ്പോൾ സ്വീകരിക്കുമോ? നിങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ട് പറയുക, ഞാൻ അവനെ വിശ്വസിക്കുന്നു, ഞാൻ അവനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നന്നായിരിക്കുന്നു. ഇപ്പോൾ വാസ്തവമായും നിശബ്ദരായിരുന്ന് ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, ഈ ഗംഭീരമായ നാഴികയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലൊരു സമയത്തായിരിക്കാം ഒരു ഇടിനാഥ മുഴക്കമുണ്ടായിട്ട് ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഇത് അറിയുകയും ഇന്ന് രാത്രിയിൽ ബോധമുള്ളവരുമായിട്ട്, അതായത് ഞങ്ങൾ നൽകുന്ന ഓരോ വാക്കിനും ഞങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ഞങ്ങൾ ഉത്തരം പറയാൻ പോവുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങൾക്ക് വേണ്ടി തന്നെയും ഞങ്ങൾ ഉത്തരം പറയാൻ പോകുന്നതാണ്. ദൈവമേ, നീ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ വെടിപ്പാക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ ഹൃദയത്തെയും ഈ ജനങ്ങളുടെ ഹൃദയത്തെയും നീ വെടിപ്പാക്കണമേ. കർത്താവെ, ഞങ്ങൾ തയ്യാറാക്കപ്പെടുകയും ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്നിട്ട് സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം കാണുന്നതിനിടയാക്കണമേ. ഞങ്ങൾ അവനെക്കുറിച്ച് കേട്ടിരിക്കുന്നു, ഓ പിതാവേ, ഞങ്ങൾക്ക് അവനെ കാണുന്നതിന് നീടാക്കണമേ എന്ന് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇത് അനുവദിച്ചു തരണമേ. ഈ അനുഗ്രഹങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. ആമേൻ. ഓർക്കുക, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ചെറിയ വേദി ഉണ്ടാക്കുക. എന്നിട്ട് പറയുക, കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ വരിക, എനിക്ക് മുറുകെ പിടിക്കുന്നതായി എന്തെങ്കിലും തരിക. നീ ഇവിടെ സന്നിഹിതനാണെന്ന് എന്നോട് പറയുന്ന ആ പ്രചോദനത്തെ അനുഭവിച്ചറിയാൻ ഇടയാക്കുക. ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനായി ഇതെന്തൊരു പ്രസ്താവനയാകുന്നു, പ്രവർത്തിക്കുന്നതിനായി ഇതെന്തൊരു കാര്യമാകുന്നു. ഇപ്പോൾ ഞാൻ ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കാൻ പോവുകയാണ്. ടേപ്പുകൾ എടുക്കുന്നവർ എത്ര പേരുണ്ട്? ശ്രീമാൻ, ഇതെന്ത് സമയമാകുന്നു എന്ന ടേപ്പ് നിങ്ങൾ കേട്ടോ? ഈ മാസികകളും കാര്യങ്ങളും ഇത് സംഭവിക്കുന്നതിന് ഒരു വർഷം മുമ്പ് നാം കാണിച്ചിട്ടുണ്ടോ? ശാസ്ത്രം അതിൽ അന്ധാളിച്ചിരിക്കുന്നു. അവിടെ കർത്താവായ യേശു ക്രിസ്തു വേദപുസ്തകത്തിൽ വെളിപാട് ഒന്നാം അധ്യായത്തിലും ദാനിയലിന്റെ പുസ്തകത്തിലും കാണുന്നതുപോലെ കിരീടമണിഞ്ഞ് ഒരു വെള്ള കൃത്രിമ കേശത്തോടുകൂടി ആകാശത്തിന്റെയും ഭൂമിയുടെയും പരമോന്നത ന്യായാധിപതിയായി കാണപ്പെടുന്നു. ശാസ്ത്രത്തിന് സ്വയം അതിന് തന്നെ ഈ കാര്യങ്ങൾ കാണാൻ കഴിയാത്തപ്പോഴായിരുന്നു. അരിസോണ യൂണിവേഴ്സിറ്റി തുടങ്ങി മെക്സിക്കോ വരെ നക്ഷത്ര നിരീക്ഷണശാലകളിൽ അവർ തിരയുകയും രണ്ട് വർഷങ്ങളോളമായിട്ട് തുടരുകയും ചെയ്യുന്നു. അവിടെ അത് ഇതിനു മുമ്പായി സംഭവിക്കാൻ പോകുകയാണെന്ന് നിങ്ങളോട് പറയുകയുണ്ടായി. അലാസ്കയിലെ ഭൂകമ്പത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഹോളിവുഡ് സമുദ്രത്തിലേക്ക് വീഴുന്നത് ശ്രദ്ധിക്കുക. അത് സംഭവിക്കുകയോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ചു കാണുക. അവൻ ഇതുവരെയും എന്നോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ചരിത്രത്തിന്റെ സമാപന നാഴികയിലല്ലേ നാം ജീവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാണുക. ഏത് നാഴികയിൽ അവൻ വരുമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അറിയുന്നു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ വിശ്വസിക്കുകയും ഞാൻ എന്റെ നേരായ ബോധത്തിലാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു എങ്കിൽ ഞാൻ ഉടനെ തന്നെ ഒരു സഭാ സംഘടനയിലെ അല്ല, ഒരു യഥാർത്ഥ വേദപുസ്തക ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒച്ചവച്ചിരിക്കുന്നതിന്റെ കാരണത്താൽ അതിൽ ആശ്രയിക്കരുത്. നാം ഇന്ന് രാവിലെ അത് കേൾക്കുകയും ദൈവത്തിന്റെ വചനത്താൽ തെളിയിക്കുകയും അത് മൊത്തമായും ദൈവേഷ്ടത്തിന് പുറമെയുള്ള കാര്യമായും മരണത്തെ അല്ലാതെ മറ്റ് യാതൊരു കാര്യവും ചെയ്യില്ലെന്ന് നാം കണ്ടിരുന്നു. കണ്ടിലായിരിക്കാതെ ജീവനിലായിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. ഈ വാഗ്ദത്തത്തിന് നൽകിയ അതേ ദൈവം തന്നെ ഉത്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷനായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതേ ദൈവം തന്നെ ജഡമായി മനുഷ്യ ശരീരത്തിൽ കന്നികയിൽ കൂടി ജനിച്ചു. അതവിടെ ഒരാത്മീയ ദേഹമായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. അതിനുശേഷം അവൻ മനുഷ്യ ശരീരത്തിലെത്തിയപ്പോൾ അതേ മനുഷ്യ ശരീരത്തിലായിക്കൊണ്ട് അതേ രൂപത്തിലായിക്കൊണ്ട് അവൻ അതേ കാര്യങ്ങൾ തന്നെ നിർവഹിച്ചു. മലാഖി നാലിനനുസരിച്ച് അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു വ്യക്തിയെ കിട്ടിയാൽ അവന് സംസാരിക്കുന്നതിനുള്ള ഒരു വാർത്താവിനിമയ മാർഗം കിട്ടിയാൽ അവൻ അവിടെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ അവിടെ നിർവഹിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അവനത് ചെയ്യുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വെളിവ് തൊടാൻ വേണ്ടിയ അവന്റെ വിശ്വാസം നിങ്ങൾക്കുണ്ടാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതായി എന്തോ നിങ്ങൾക്ക് അവന്റെ വസ്ത്രത്തെ തൊടാനുള്ള വിശ്വാസമുണ്ടെന്ന് നിങ്ങളോട് പറയുന്നതായി നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ വിശ്വാസത്താൽ തൊടുക. നിങ്ങളുടെ വികാരാവശ്യത്താലല്ല, നിങ്ങളുടെ പരിപൂർണമായും പരിശുദ്ധമായ കലർപ്പില്ലാത്ത വിശ്വാസത്താൽ തൊടുക. എന്നിട്ട് പറയുക, കർത്താവേ, ഞാൻ പൂർണമായ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. നീ എന്നെ തൊടുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം നീ അത് ചെയ്തിരിക്കുന്നുവെന്ന് ഞാനിപ്പോൾ കേട്ടിരിക്കുകയും എന്റെ സ്വന്തം കണ്ണുകളാൽ ഞാൻ കാണുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല, അതിനുവേണ്ടി ദൈവം തന്നെ അത് നടത്തേണ്ടിയിരിക്കുന്നു. അവനത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ഇടതുവശത്തായി നേരെ പിന്നിലേക്ക് ഞാൻ നോക്കുകയാണ്. ഞാൻ സംസാരിച്ചിരുന്നത് പോലെ അവിടെ ഒരു മാർഗം ആ വഴിയിലേക്ക് വലിക്കപ്പെടുന്നതായി കാണപ്പെടുന്നത് പോലെ തോന്നുന്നു. എന്നെ ആ വഴിയിലേക്ക് അത് നയിച്ചിരിക്കെ ഇപ്പോൾ അത് അത്ഭുതകരമായിരിക്കുന്നു. അതൊരു മഹിള തന്റെ ഭർത്താവുമായി അവിടെ ഇരിക്കുന്നതാണ്. അവർ ഈ സ്ഥലത്ത് നിന്നുമുള്ളവരല്ല, അവർ ടെക്സാസ് ഡള്ളാസിൽ നിന്നുമാകുന്നു. അവൾ കഷ്ടപ്പെടുന്നു, അവരുടെ ഭർത്താവും കഷ്ടപ്പെടുന്നു. അവൾ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള സങ്കീർണാവസ്ഥയാൽ കഷ്ടപ്പെടുന്നു. അത് ശരിയാണ്. അവരുടെ ഭർത്താവ് പുറകിൽ എന്തോ കുഴപ്പമുണ്ടായിട്ട് കഷ്ടപ്പെടുന്നു. അവർ ടെക്സസിൽ നിന്നും ശ്രീമാൻ ശ്രീമതി കോർബെറ്റ് ആകുന്നു, ഡള്ളാസ് ടെക്സാസിൽ നിന്നുമാകുന്നു. അത് അപ്രകാരമെങ്കിൽ കൈകൾ ഉയർത്തുക. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്, അത് ശരിയല്ലേ? അതറിയുന്നതിനായി ഈ ലോകത്തിൽ എനിക്ക് മറ്റു യാതൊരു മാർഗവുമില്ല. എന്താകുന്നു അത്? ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി കേട്ടിരുന്നു, ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ ദമ്പതികളോട് ചോദിച്ചു നോക്കുക, ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ അവരെ കണ്ടിട്ടില്ല. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി കേട്ടിരിക്കുന്നു, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണ് നിന്നെ കാണുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിറവേറിത്തരാൻ ദൈവത്തിന് കഴിയും. അവിടെ ഇരിക്കുന്ന ആ വ്യക്തി തന്റെ കൈകൾ തന്റെ താടിക്ക് വെച്ച് ഉയർന്ന രക്തസമ്മർദ്ദമായി അവിടെ ഇരിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീമാൻ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്രകാരം കൈവച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ആ ഉയർന്ന രക്തസമ്മർദ്ദത്തെ ദൈവം സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കൈകൾ ഉയർത്തുക. ശരി, അദ്ദേഹം അത് ചെയ്യുന്നു. ഞാൻ ആ മനുഷ്യനെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് യാതൊന്നും അറിയില്ല. യേശു വേദപുസ്തകത്തിൽ ഇവിടെ ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കുകയും ഇപ്പോൾ നിങ്ങൾ ഇത് കാണുകയും ചെയ്യുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാകുന്നു. അതിനുവേണ്ടി യഥാർത്ഥമായും വാസ്തവമായും വിശ്വാസം അതെടുക്കുന്നു. എന്നാൽ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ദൈവം അതനുവദിച്ചു തരും. അവിടെ പിന്നിലായി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മഹിളയ്ക്ക് അവരുടെ തൊണ്ടയിൽ തൊണ്ടവീക്ക രോഗമാകുന്നു. ആ മഹിളയ്ക്ക് അപ്പുറത്തായി, ക്ഷമിക്കണം, അവർക്ക് തൊട്ടടുത്തായിരിക്കുന്നവർക്ക് അവർ അത് മനസ്സിലാക്കിക്കൊള്ളും. അവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദ രോഗമാണ്. അത് ശരിയാണ്. അതിനടുത്തായിരിക്കുന്ന സ്ത്രീക്കും കുഴപ്പങ്ങളുണ്ട്. അവർ ഇവിടെ നിന്നല്ല, അവർ ആർക്കൻസാസിൽ നിന്നാണ്. അവർ ഇത് വിട്ടുപോകുന്നു. ശ്രീമതി ഫിലിപ്സ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സൗഖ്യപ്പെട്ടുകൊള്ളുക. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളിത് സ്വീകരിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അത് അത്ഭുതകരമായിരിക്കുന്നു. അല്ല, അല്ല, യേശു പറഞ്ഞു, നീ യോനയുടെ പുത്രനായ ശിമോനാകുന്നു. അത് ശരിയല്ലേ? ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി കേട്ടിരുന്നു, ഇപ്പോൾ എന്റെ കണ്ണുകളാൽ ഞാൻ കാണുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? ആരോ അവിടെ ഇരുന്നു കൊണ്ട് നോക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ അത് സംഭവിക്കുകയും ചെയ്തു. മകനെ, കഴിഞ്ഞ രാത്രിയിൽ നീ ചെയ്തതിനെ കുറിച്ച് നന്നായി നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അവിടെ ഇരിക്കുക. അതിപ്പോൾ ശരിയായിക്കൊള്ളും, നീ സൗഖ്യപ്പെടാൻ പോകുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് അവൻ തലകൊണ്ട് കുത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ അവൻ ഒരു മാന്യനായ മനുഷ്യനെ പോലെ കാണപ്പെടുന്നു. അവൻ ഈ കാര്യങ്ങളെ കുറിച്ച് സ്വല്പം ചിന്താകുഴപ്പത്തിലായിരുന്നു, എന്നാൽ ഇപ്പോൾ അതെല്ലാം നേരെയായിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയായിക്കൊള്ളും, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ, ആ നാളിൽ നോക്കൂ, അത് സോദോം കത്തിയെരിയുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവിയാൽ കേട്ടിരിക്കുന്നു, ഇപ്പോൾ എന്റെ കണ്ണുകളാൽ ഞാൻ കാണുന്നു. യേശുക്രിസ്തു അത് വാഗ്ദത്തം ചെയ്ത് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, ആ വാഗ്ദത്തം ഇപ്പോൾ ജീവിച്ച് ഞാൻ കാണുന്നു. ഞാൻ നിന്നെക്കുറിച്ച് കേൾവിയാൽ കേട്ടിരുന്നു, ഇപ്പോൾ എന്റെ കണ്ണുകളാൽ ഞാൻ കാണുന്നു. അവൻ ആരാകുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഓഹോ ദൈവമേ, ഇപ്പോൾ നാം ഇവിടെയായിരിക്കെ ഇത് താമസിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ രാത്രിയിൽ നമുക്കൊരു മഹത്തായ വലിയ രോഗശാന്തി ശുശ്രൂഷയുണ്ടായിരിക്കും. ഞാനും സഹോദരൻ മോറും കൂടി ഇവിടെ നിന്നുകൊണ്ട് ഈ നിരയിൽ കൂടി വരുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇത് സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ വിചാരിക്കുകയും ഞാൻ വേദിയിലേക്ക് ഒരു ക്ഷണനം ഇപ്പോൾ നൽകാൻ പോകുകയുമായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു, വേണ്ട, ഇതിവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി കേട്ടിരിക്കുന്നു, ഇപ്പോൾ എന്റെ കണ്ണുകളാൽ ഞാൻ നിന്നെ കണ്ടുപിരിക്കുന്നു. ഇപ്പോൾ അവൻ ഇവിടെയായിരിക്കുന്നു, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരാൾ മറ്റൊരാളുടെ മേലായി നിങ്ങളുടെ കരങ്ങൾ വെക്കുക. ഇപ്പോൾ ഓർക്കുക, ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തവനായ അവൻ തന്നെ പറഞ്ഞു, വിശ്വാസികളാൽ ഈ അടയാളങ്ങൾ നടക്കും. അവനത് പറഞ്ഞു, നിങ്ങളൊരു വിശ്വാസിയാണോ എങ്കിൽ ആമൻ പറയുക. എങ്കിൽ ഈ കാര്യം വാഗ്ദത്തം ചെയ്ത അതേ ദൈവം തന്നെ ഇപ്പോൾ ഇവിടെ അത് നിർവഹണം ചെയ്ത് നിങ്ങൾ അവനെ കണ്ടിരിക്കുന്നു. അവരിൽ ആരോട് വേണമെങ്കിലും ചോദിക്കുക, ഞാൻ അവരെ ഒരിക്കലും കണ്ടിട്ടില്ല, അവരെ കുറിച്ച് യാതൊന്നും അറിയുകയുമില്ല. ഇപ്പോൾ തന്നെയും അവരെ കുറിച്ച് എനിക്കറിയില്ല. നോക്കൂ, അതെനിക്ക് അസാധ്യമായ കാര്യമാകുന്നു. എന്നാൽ ആ തിരുവെഴുത്ത് നിറവേണ്ടത് ആവശ്യമാകുന്നു. ശരി, അത് നിറവേറിയെങ്കിൽ അത് നാം അന്ത്യസമയത്ത് എത്തിയിരിക്കുന്നുവെന്നും മനുഷ്യപുത്രൻ വരുന്നതിന് തയ്യാറായിരിക്കുകയാണെന്ന് നാം അറിയുകയും ചെയ്യുന്നു. കാരണം അവൻ മനുഷ്യ ശരീരത്തിൽ സ്വയം വെളിപ്പെടുന്നു. അത് ശരിയല്ലേ? എങ്കിൽ ഇത് സത്യമാണെന്ന് നാം അറിയുകയും നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണെന്ന് പറയുകയും നിങ്ങളുടെ കരങ്ങൾ മറ്റൊരാളുടെ മേൽ വെക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ കരങ്ങൾ മറ്റൊരാളുടെ മേൽ വെച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അതേ ദൈവപുത്രൻ ഇത് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ യഥാർത്ഥമായി വരുന്നതിനിടയാക്കിയും അതേ പുത്രൻ തന്നെ ഇവിടെയായിക്കൊണ്ട് അവർ സൗഖ്യം പ്രാപിക്കും എന്ന് പറയുന്നതിന് ഇവിടെയായിരിക്കുന്നു. അതേ ദൈവപുത്രൻ തന്നെ. അവൻ ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടു, വിശ്വാസികൾ അവരുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. ഞാൻ എന്റെ കേൾവിക്ക് കേൾക്കുകയും ഇപ്പോൾ എന്റെ കണ്ണുകളാൽ അത് കാണുന്നതിനിടയാകട്ടെ. അവനത് ചെയ്യുന്നതിനായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, സ്വർഗത്തിലെ ദൈവമായ കർത്താവേ, നിന്റെ ആത്മാവ് ഈ ജനങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ട് ആ യഥാർത്ഥ ദൈവവിശ്വാസം അവർക്ക് ഈ വാഗ്ദത്തത്തെ ഉറപ്പിച്ചു കൊടുക്കണമേ. സ്വർഗത്തിലെ ദൈവം അവരിൽ ഓരോരുത്തരെയും അവർ നിന്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് തമ്മിൽ കൈകൾ വെച്ചിരിക്കെ അവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, അത് ഇപ്രകാരമായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മഹത്വത്തിനായി അത് ഇപ്രകാരമാകുന്നതിന് നീ അനുവദിക്കണമേ. ഇപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളോട് അത് പറയുന്നുണ്ടോ? പ്രചോദനത്തിന്റെ ഒരു ചെറിയ അംശം നിങ്ങളോട് ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതായി നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? ദൈവത്തിന്റെ കൽപ്പന പറയുന്നത് നമുക്ക് നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കാനും ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനും കഴിയുമെന്നാണ്. ഇയ്യോബ് പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു കേൾവി ഞാൻ കേട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകളാൽ ഞാൻ നിന്നെ കാണുന്നു. ഇപ്പോൾ നിങ്ങൾ വചനത്താൽ അത് കേട്ടിരിക്കുന്നു. വചനത്തെ കേൾക്കുന്നതിൽ കൂടെ വിശ്വാസം കേൾവിയാലും വചനത്തിന്റെ കേൾവിയാലും വരുന്നു. ഇപ്പോൾ അത് പ്രവർത്തിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണുകളാൽ കാണുന്നു. അത് കൽപ്പിച്ച അതേ ദൈവം തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അതായത് വിശ്വാസികൾ ഇതുപോലെ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ അത് വീണു കഴിഞ്ഞിരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ആമേൻ. അത് യഥാർത്ഥമായ അപ്പോസ്തോലിക രോഗശാന്തിയാകുന്നു. നിങ്ങൾ അത് അർത്ഥമാക്കുന്നുണ്ടോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഹാലലൂയ. അതാണെന്ന് എല്ലാമായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. എങ്കിൽ നമ്മുടെ കാലിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് അവനെ സ്തുതിക്കാം. കർത്താവ് യേശുവേ, നിനക്ക് നന്ദിയുണ്ട്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise the Lamb for sinners slain. Give Him glory, all ye people, for His blood has washed. ഇപ്പോൾ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും കൂടി ചേർത്തുകൊണ്ട് സകല ജനമായുള്ളവരെ നമുക്ക് അവന് മഹത്വം കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇത് നിങ്ങൾക്ക് ദൈവത്താൽ വെളിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട മാർഗത്തിൽ കൂടെ തന്നെയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന അതേ മാർഗത്തിൽ കൂടെ തന്നെയാകുന്നു. അതേ മാർഗം തന്നെ അവൻ ഇയ്യോബിനും പ്രവാചകന്മാർക്കും വേണ്ടി അതിൽ കൂടെ തന്നെ ഉപയോഗിച്ചിട്ട് അവൻ അതിൽ കൂടെ നിങ്ങളിലേക്ക് നീങ്ങിയിട്ട് ഒരു ക്രിസ്ത്യാനി എന്ന ആ മാർഗത്തിൽ കൂടെ തന്റെ ദിവ്യ വെളിപാടിനാൽ നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ യാതൊന്നിനും അത് സംഭവിക്കുന്നതിൽ നിന്നും നിങ്ങളെ മാറ്റാൻ കഴിയുകയില്ല. സകല സംശയങ്ങളെയും കഴുകി കളഞ്ഞിരിക്കുന്നു. ഓ, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ? ആ, എത്ര അത്ഭുതകരമാകുന്നു. നിന്നെ കുറിച്ച് ഒരു കേൾവി ഞാൻ കേട്ടിരിക്കുന്നു, വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ കാണുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്തതുപോലെ അവനെ തന്നെ തന്റെ സ്വന്തം ജനങ്ങൾക്ക് വെളിപ്പെടുത്തുകയും തന്റെ ഇവിടെയുള്ള വാഗ്ദത്തത്താൽ, അതായത് ലോകം ഒരു സോദോമിന്റെ അവസ്ഥയിൽ എത്തുന്നതായ നാളിൽ മനുഷ്യപുത്രൻ സ്വയം വെളിപ്പെടുന്നതായിരിക്കും. അവിടെ മൂന്ന് ദൂതന്മാർ കടന്നു വന്നിരുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു. അവിടെ ഒരു വിഭാഗീയ സംഘടനയുടെ കൂട്ടം സോദോമിലുണ്ടായിരുന്നു. ഒരു ബില്ലി ഗ്രഹാമും ഒരു ഓറൽ റോബർട്സും അവിടേക്ക് പോയി. ഇപ്പോൾ ഓർക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സഭയുടെ ചരിത്രത്തിൽ ഒരിടത്തും ഒരു സാർവലോക സഭയ്ക്ക് വേണ്ടി ഒരു ദൂതൻ ഇന്നുവരെയും തന്റെ പേര് അബ്രഹാമിനെ പോലെ HAM ഹാമിൽ അവസാനിക്കുന്ന ഒരു ദൂതൻ ഉണ്ടായിട്ടില്ല. GRAHAM ഗ്രഹാം 6 അക്ഷരങ്ങളാകുന്നു. അത് ലോകത്തിന് മനുഷ്യന്റെ അക്കമാകുന്നു. എന്നാൽ അബ്രഹാമിന് അവന്റെ പേരിൽ 7 അക്ഷരങ്ങൾ ഉണ്ടായിട്ട് അത് ദൈവത്തിന്റെ പൂർത്തിയായതും സമ്പൂർണമായ സംഖ്യയാകുന്നു. അവിടേക്ക് പോയി ദൂതന്മാർ എന്ത് ചെയ്തുവെന്ന് നോക്കുക. അവർ വചനം പ്രസംഗിക്കുകയും അവരെ പുറത്തേക്ക് വിളിക്കുകയും അവരോട് അനുദപിക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ അബ്രഹാമിനോടൊപ്പം പിന്നിലായി നിന്ന് ഒരുവൻ നോക്കൂ, ഒരു അത്ഭുത പ്രവൃത്തി അബ്രഹാമിനോട് അവന്റെ ഭാര്യ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും അവന്റെ പിന്നിലായി കൂടാരത്തിൽ അവൾ എന്ത് വിചാരിച്ചു എന്നും പറയുന്നതിൽ കൂടി നിർവഹിച്ചു. ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരുവൻ യേശുവായിരുന്നു. അവൻ പറഞ്ഞു, ലോകം അന്നത്തെ പോലെ സോദോമിന്റെ അവസ്ഥയിൽ എത്തുമ്പോൾ മനുഷ്യപുത്രൻ വീണ്ടും വെളിപ്പെടും. ബാക്കിയുള്ള സകല തിരുവെഴുത്തുകളും അതിനെ അപ്രകാരം ഉറപ്പിച്ചിരിക്കുന്നു. ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അത് ശരിയല്ലേ? ഇപ്പോൾ ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനമായ ലൂക്കോസിന്റെയും മലാക്കിയുടെയും മറ്റുള്ള വാഗ്ദാനങ്ങളും ഇന്ന് തൊട്ട് ജഡമായി നമ്മുടെ ഇടയിൽ വസിക്കുകയും അത് നാം നമ്മുടെ കാതുകൾ കൊണ്ട് കേട്ടിരിക്കുകയും ഇപ്പോൾ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും അവൻ തന്റെ സ്വന്തം വചനത്തെ വ്യാഖ്യാനം ചെയ്ത് കാണുകയും അങ്ങനെ നമുക്ക് മറ്റ് യാതൊരു മനുഷ്യന്റെയും വ്യാഖ്യാനം ആവശ്യമില്ലാതെയായിരിക്കുന്നു. ഓ, ജീവനുള്ള ദൈവത്തിന്റെ സഭയെ, ഇവിടെയും ഫോണുകളിലും ഇത് അധികം താമസിച്ചു പോകുന്നതിന് മുമ്പേ എളുപ്പമുണരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഭയെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഇത് നോക്കുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടതാകുന്നു. ഈ അന്ത്യകാലത്തെ നാഴികയുടെ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നോക്കുകയും ജീവിക്കുന്ന വചനം പ്രാകൃതി രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് നമ്മുടെ ഇടയിൽ ദൈവം നമ്മുടെ ഇടയിലുമാകുന്നു. എന്റെ സ്വന്തം കണ്ണുകളാൽ ഞാൻ അവനെ കാണുന്നു, അവനിത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടവനെ തന്നെ. എല്ലാ പഴയ വിശുദ്ധന്മാരും ഈ ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയും ഇപ്പോൾ അത് നമ്മുടെ സ്വന്തം കണ്ണുകളാൽ വെളിപ്പെട്ട് കാണുകയും ചെയ്തിരിക്കുന്നു. എത്രയധികം പഴയ ഒച്ചവെക്കുന്നവരായ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും യഥാർത്ഥ പെന്തിക്കോസ്തുകാരും അവരുടെ കാലത്ത് ഇത് സംഭവിച്ചു കാണുന്നതിനായി കാത്തിരുന്നു. അവരിൽ വളരെ പേരും ഇത് സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ നാം ഇത് സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഓ, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ? ഇപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ, അതിനാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരാളുടെ കൈകൾ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു, ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന പാട്ട് പാടാം. അന്ന് രാത്രിയിൽ ബെൽശസ്സറിലെ രാജ്ഞി രാജാവിന്റെ മുമ്പാകെ എന്താണ് പറഞ്ഞത്? യജമാനനെ, അങ്ങയുടെ രാജ്യത്തിലുള്ള ഒരു മനുഷ്യൻ സംശയപരിഹാരകനാകുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് സംശയപരിഹാരകനാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? സംശയങ്ങളുടെ പരിഹാരകൻ. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ കറയെയും സംശയത്തിന്റെ കറയെയും എടുത്തു കളയുന്നു. അവിശ്വാസത്തിലും വലിയതും ഭയങ്കരമായ ഒരു പാപം ഈ ലോകത്തിലില്ല. വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിലാകും ആയി കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയല്ലേ? വിശ്വസിക്കുന്നവനോ ശിക്ഷാവിധിയില്ല. ഒരു പാപം മാത്രമേ ഉള്ളൂ, അത് അവിശ്വാസമാകുന്നു. പുകവലിക്കുന്നതൊരു പാപമല്ല, ശപിക്കുന്നതൊരു പാപമല്ല, വ്യഭിചാരം ചെയ്യുന്നതൊരു പാപമല്ല, കള്ളം പറയുന്നതൊരു പാപമല്ല. അവയൊന്നും പാപമല്ല, അത് അവിശ്വാസത്തിന്റെ ഉത്പന്നങ്ങളാകുന്നു. അവിശ്വാസം നിങ്ങൾ അത് ചെയ്യുന്നത് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ പിന്നെ അത് ചെയ്യുകയില്ല. ഓ, എന്തൊരു അത്ഭുതകരമാകുന്നു! കുഞ്ഞാടിന്റെ രക്തം സകല സംശയങ്ങളെയും കഴുകിക്കളഞ്ഞിരിക്കുന്നു. നാം അവന്റെ വചനത്തെ ദൃഢമായി വിശ്വസിക്കുന്നു. വചനം ജഡമായി എന്ന് നാം വിശ്വസിക്കുന്നു. വചനം ജഡമായി അവന്റെ സാന്നിധ്യത്തിൽ ന്യായീകരിക്കപ്പെട്ട് ഇപ്പോൾ അവന്റെ വചനത്തെ ഉറപ്പിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ഒരു മഹത്വമേറിയ സമയത്തിനായി രാവിലെ നാം വീണ്ടും കാണാമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. ഞാൻ യോഗത്തെ സഹോദരൻ ലിൻസിക്ക് കൊടുക്കുന്നു.